فإن لم يستجيبوا لك فاعلم أنما يتبعون أهواءهم ومن أضل ممن اتبع هواه بغير هدى من الله إن الله لا يهدي القوم الظالمين ولقد وصلنا لهم القول لعلهم يتذكرون الذين آتيناهم الكتاب من
السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أما بعد أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ബുദ്ധിയും പ്രമാണവും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ വ്യാപകമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുകയും അതിന്റെ പേരിൽ പരസ്പരം തർക്കങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന വിഷയമാണ് ബുദ്ധിയും പ്രമാണവും ഏത് സ്ഥാനങ്ങളിലാണ് നമ്മൾ പ്രതിഷ്ഠിക്കേണ്ടത് എന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാട് ഉണ്ടാക്കിയെടുക്കുക എന്നത് നമ്മുടെ മേൽ അനിവാര്യമായ കാര്യമാണ് എത്രയെത്ര ആളുകളിലാണ് നമ്മൾ വിശുദ്ധ ഖുർആനിനും ഹദീസിനുമെതിരായ വളരെ അപകടകരമായ വാക്കുകൾ കേൾക്കുന്നത് ചിലയാളുകൾ സ്വഹീഹുൽ ബുഖാരി പോയിട്ട് ഇമാം നവവിയുടെ 40 ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ട അർബാഉന നവവി വരെ വായിക്കാത്ത ആളുകൾ ഹദീസുകൾക്കെതിരെ തന്റെ ബുദ്ധിക്ക് യോജിച്ചില്ല എന്ന ന്യായീകരണവുമായി കുതിര കയറുകയാണ് ഹദീസുകളോടുള്ള സമീപനത്തിൽ വലിയ വലിയ അബദ്ധങ്ങളാണ് നമ്മുടെ ആളുകൾക്കിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അഹ്ലു സുന്ന വൽ ജമാഅ ഈ വിഷയത്തിൽ എന്തു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നത് പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ട വിഷയമാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ ബുദ്ധിക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്ത മതമാണ് ബുദ്ധിക്ക് അതിന്റേതായ ഗൌരവവും പ്രാധാന്യവും നൽകിയ മതമാണ് ഇസ്ലാം വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി അഫലാത്ത അഖിലൂൻ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നില്ലേ അഫലാത്ത തഫക്കറൂൻ നിങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കുന്നില്ലേ ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലഖൗമി അഖിലൂൻ അക്കാര്യങ്ങളിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ധാരാളക്കണക്കിന് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ ബുദ്ധിയുടെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ബുദ്ധി ഉപയോഗിക്കാത്ത ആളുകളെ വിശുദ്ധ ഖുർആൻ ശക്തമായ ഭാഷയിൽ ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലം തകൂനു തഅഖിലൂൻ ശൈത്താനെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു പറയുകയാണ്
ധാരാളക്കണക്കിന് ആളുകളെ അവൻ നിങ്ങൾക്ക് മുന്നേ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അഫലം തക്കൂനു തഅ്ഖിലൂൻ, നിങ്ങൾക്ക് ചിന്തിച്ചുകൂടായിരുന്നോ? നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ചുകൂടായിരുന്നോ? ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅ്ഖിലൂൻ. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശം ജീവികൾ ചെവി കേൾക്കാത്ത മൂകന്മാരായ, അതുപോലെ തന്നെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാത്ത ആളുകളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശം ജീവികൾ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നരകത്തിൽ പ്രവേശിച്ച ആളുകളുടെ വിലാപമായി അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചത് ഫഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബി സഅയർ. അള്ളാഹുവെ, ഞങ്ങൾ കേൾക്കുകയും ബുദ്ധി ഉപയോഗിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ നരകക്കാരുടെ കൂട്ടത്തിൽ പെടില്ലായിരുന്നു എന്ന് പറയുന്നതായിട്ടാണ് നരകക്കാരെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തന്നിട്ടുള്ളത്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യന്റെ ബുദ്ധി യഥാരൂപത്തിൽ നിലനിൽക്കാൻ, അത് യഥാരൂപത്തിൽ പരിപാലിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ശാരീരികമായ ശക്തിക്ക് എപ്രകാരം ഭക്ഷണം ആവശ്യമാണോ, അപ്രകാരം തന്നെ അവന്റെ ബുദ്ധി നിലനിൽക്കാൻ വിജ്ഞാനം ആവശ്യമാണ്. ഞാൻ നല്ല ഭക്ഷണം കഴിച്ചാൽ എന്റെ ശരീരം നല്ല ശക്തിയുള്ളതായിരിക്കും, നല്ല ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നതെങ്കിൽ. അതേപോലെ തന്നെ നല്ല വിജ്ഞാനമാണ് ഞാൻ നേടിയെടുക്കുന്നതെങ്കിൽ എന്റെ ബുദ്ധിയും ശക്തിയുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിയായ വിജ്ഞാനം നേടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പലയിടങ്ങളിലായി കൽപ്പിച്ചിട്ടുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ പഠിക്കണം. അതല്ലേ ശരിയായ വിജ്ഞാനം നേടാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ ബുദ്ധിയുടെ ശരിയായ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. ബുദ്ധിയെ നശിപ്പിക്കുന്ന, ബുദ്ധി കുറച്ചു കളയുന്ന എന്തൊരു കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരോട് ആഗമാനമായി കൽപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, ചൂതാട്ടവും മദ്യവും മയക്കുമരുന്നുമൊക്കെ, മദ്യവും ചൂതാട്ടവും ലോട്ടറിയുമൊക്കെ പിശാചിന്റെ കാൽപ്പാടുകളാണ്, അവ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. നിങ്ങൾ വിജയിക്കുന്ന ആളുകളായി തീരുവാൻ വേണ്ടി. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മദ്യം ഹറാമാക്കിയത്? അത് നമ്മുടെ ബുദ്ധിയെ ഇല്ലാതാക്കി കളയുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. ബുദ്ധി കുറച്ച് കഴിച്ചാൽ ബുദ്ധി ഇല്ലാതായി പോകുന്ന ലഹരി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, കൂടുതൽ കഴിച്ചാൽ ബുദ്ധി ഇല്ലാതാകുന്ന കാര്യങ്ങൾ കുറച്ച് കഴിക്കുന്നത് ഹറാമാണ്. മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. കൂടുതൽ കഴിച്ചാൽ ലഹരി ഉണ്ടാകുന്ന കാര്യങ്ങൾ കുറച്ച് കഴിക്കുന്നത് ഹറാമാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ? ബുദ്ധിയെ യഥാരൂപത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം നിയമങ്ങൾ മുസ്ലിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മുടെ ബുദ്ധി എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് ബുദ്ധിയുടെ ഉപയോഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയൊക്കെയാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ രംഗങ്ങളിലാണ് ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ലാത്തത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥമായ, അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും അദ്ദേഹത്തിന്റെ എഴുത്തുകളും ക്രോഡീകരിക്കപ്പെട്ട മജ്മൂഉ ഫതാവയിൽ മൂന്നാം വാള്യത്തിൽ 338-ാമത്തെ പേജ് മുതൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു പറയുന്നു കസീറു മിനൽ മുതകല്ലിമ يجعلون العقل وحده اصل علمهم ويفردونه ويجعلون الايمان والقران تابعين له. ബുദ്ധിയുടെ ആളുകൾ എന്ന് അവകാശപ്പെടുന്ന മുത്തക്കല്ലിമീങ്ങൾ, അഹലുൽ കലാമിന്റെ ആളുകൾ, അഖലാനികൾ, അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ ബുദ്ധി മാത്രം ഉപയോഗിക്കുന്നവരാണ്. വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ തിരുസുന്നത്തും വിശ്വാസവും ഈമാനുമെല്ലാം ബുദ്ധിയുടെ പിന്നിൽ വരണമെന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർക്ക് ബുദ്ധിയാണ് ആദ്യം, അതിനുശേഷമാണ് വിശ്വാസവും വിശുദ്ധ ഖുർആനും ഒക്കെ അവരുടെ ബുദ്ധിയുടെ പിന്നിലവരാണ്. അവർ ബുദ്ധിയെയാണ് മുന്തിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ കക്ഷിയായ സൂഫികൾ, നമ്മുടെ നാട്ടിലുള്ള സുന്നികൾ എന്ന് പറയാം, വകസീറു മിനൽ മുതസവ്വിഫാ യസുമ്മുന അൽ അഖല വയഈബുനഹു, സൂഫികളിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളും അവർ ബുദ്ധി തീർത്തും ഉപേക്ഷിച്ചു കളഞ്ഞ ആളുകളാണ്. സുഫികൾപ്പെട്ട ആളുകൾ ബുദ്ധി തീരെ ഉപയോഗിക്കുന്നില്ല. അപ്പൊ യസുമൂനഹു, അവർ ബുദ്ധിയെ ആക്ഷേപിക്കുന്നു, ബുദ്ധി ഉപയോഗിക്കാൻ തന്നെ പാടില്ല. മാത്രമല്ല വയറൗന അന്നൽ അഹ്വാൽ അലിയത വൽ മഖാമാത് റഫിയ ലാ തഹ്സുലു ഇല്ലാ മഅ അദമിഹി. അവർ മനസ്സിലാക്കുന്നതും പഠിപ്പിക്കുന്നതും എന്താണ്? നിന്റെ ബുദ്ധി നീ തീർത്തും ഒഴിവാക്കിയാൽ മാത്രമേ നിനക്ക് ഔലിയാ പട്ടം കിട്ടുള്ളൂ. നിന്റെ ബുദ്ധി നീ തീർത്തും ഇല്ലാതാക്കണം, ജദുബിന്റെ ഹാലിലേക്ക് എത്തണം. എങ്കിൽ മാത്രമേ ബുദ്ധി നീ തീരെ ഉപയോഗിക്കാതിരിക്കുന്നവനാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്നത്. എന്നാൽ അഹ്ലുൽ കലാമിന്റെ ആളുകളോ അക്കലാനികളായ ആളുകളോ അവരുടെ കൂട്ടത്തിൽ ഖുർആനോ ഹദീസേ അവർ പരിഗണിക്കൂല, അവർ ബുദ്ധി മാത്രമേ അവർ പരിഗണിക്കുകയുള്ളൂ. ഈ രണ്ട് കക്ഷികളല്ലാതെ, ഈ രണ്ട് രൂപത്തിലുള്ള ഭിന്നിപ്പുകളല്ലാതെ മുസ്ലിം ഉമ്മത്തിൽ നമുക്ക് ഭിന്നിപ്പുകൾ കാണാൻ സാധിക്കുകയില്ല. ഒരു വിഭാഗം ആളുകൾ ഒരു ബുദ്ധിയെ മാത്രം ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർ ഹദീസുകളെയും ആയത്തുകളെയും നിഷേധിക്കുന്നത്. അവർക്ക് ഖുർആനും ഹദീസും ഒക്കെ ബുദ്ധി, അവരുടെ ബുദ്ധി അംഗീകരിച്ചാൽ മാത്രമേ സ്വീകരിക്കുള്ളൂ. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾക്ക് ബുദ്ധിയെ ഉപയോഗിക്കുന്നില്ല. ഔലിയാക്കളുടെ കറാമത്തുകൾ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്ന കുറെ വൃത്തികേടുകൾ അവർക്ക് അതൊക്കെ അവർ വിശ്വസിക്കും. അത് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതൊക്കെ പൊട്ടത്തരാണ്. അവരവരുടെ ബുദ്ധി തീരെ ഉപയോഗിക്കുകയില്ല. പിന്നെ രണ്ട് സൈദുകളിലേക്കായിട്ടാണ് ബുദ്ധിയുടെ വിഷയത്തിൽ ജനങ്ങൾ വഴിപഴിച്ചിട്ടുള്ളത്. അഹ്ലു സുന്ന വൽ ജമാഅ ഇതിന്റെ മധ്യത്തിലാണ്. അവർ ബുദ്ധി ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കുന്നവരും ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ സ്ഥലങ്ങളിൽ ബുദ്ധി ഉപയോഗിക്കാതിരിക്കുന്നവരുമാണ്, ബുദ്ധിയെ പ്രമാണത്തിന് മുന്നിൽ കീഴൊതുക്കുന്നവരുമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ജനങ്ങളുടെ ഇടയിൽ, മതങ്ങളുടെ ഇടയിൽ തന്നെ രണ്ട് കക്ഷികൾ ഉണ്ടാവുക. ഒന്ന്, ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ എല്ലാത്തിനെയും നിഷേധിക്കുന്ന നിരീശ്വരവാദികൾ. രണ്ടാമത്തെ വിഭാഗവും ബുദ്ധി തന്നെ തീരെ ഉപയോഗിക്കാതെ ആൾദൈവങ്ങൾക്ക് മുന്നിലും വിഗ്രഹങ്ങൾക്ക് മുന്നിലും ആരാധനകൾ സമർപ്പിക്കുന്ന ബുദ്ധിയില്ലാത്ത വേറൊരു വിഭാഗം. ഇസ്ലാം എന്ന് പറഞ്ഞതിന്റെ മധ്യത്തിലാണ്. ഇസ്ലാം ബുദ്ധിയുടെ മതമാണോ? ബുദ്ധിയുടെ മതമാണോ? എന്നാൽ ബുദ്ധി ഉപയോഗിച്ച് എന്തും നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ചാൽ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തിലുള്ള നിലപാട് എന്ന യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ നിലപാട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യന്റെ ബുദ്ധി എന്ന് പറഞ്ഞ രണ്ട് രൂപത്തിലുള്ളതുണ്ട്. ഇമാം അബുൽ ഖാസിം തൈമി അൽ അസ്ഫഹാനി അദ്ദേഹം അദ്ദേഹത്തിന്റെ അൽ ഹുജ്ജ ഫി ബയാനിൽ മഹജ്ജ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, ഖാല ബഅദുൽ ഉലമാ അൽ അഖ്ലു നൗആൻ. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ബുദ്ധി രണ്ട് രൂപത്തിലുള്ളതുണ്ട്. ഒന്ന് അൽ അഖ്ലുൽ ഖരീസി, ഒന്ന് പ്രകൃതിയാ തന്നെ മനുഷ്യന് ലഭിക്കുന്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടിനെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണോ കുട്ടി മുല പിടിക്കുന്നത്? ഇല്ല, ആരും കുട്ടി ജനിച്ചപ്പോ കുട്ടിനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്ങനെയാണ് മുല പിടിക്കേണ്ടത്. അതല്ലെങ്കിൽ മൂപ്പർക്ക് വെറുപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ മുമ്പ് ഒറ്റ കരയും. കരഞ്ഞാൽ ആളുകൾക്കൊക്കെ അത് വൃതികളുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കരച്ചെന്ന് ആരെ കുട്ടിക്ക് പറഞ്ഞുകൊടുത്ത്? അത് കുട്ടിക്ക് ചെറുപ്പത്തിലുള്ള ബുദ്ധിയാണ്. കരഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും എന്ന് കുട്ടിക്കാരാ പറഞ്ഞു കൊടുക്കുന്നത്? അത് കുട്ടിയുടെ പ്രകൃതി അതിന് കിട്ടിയ ബുദ്ധിയാണ്. അതിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടാൽ അത് ചിരിക്കും. ഇതൊക്കെ എന്താണ്? മനുഷ്യന് പ്രകൃതിയാ ലഭിക്കുന്ന ബുദ്ധിയാണ്. മൃഗങ്ങൾക്ക് വരെ അതുകൊണ്ട്. കോഴി കണ്ടിട്ടില്ലേ നിങ്ങൾ? കോഴി ഇങ്ങനെ ചിക്കി പെറുക്കി അതിന് ഇഷ്ടമുള്ളത് മാത്രം, അതിന് യോജിക്കുന്ന, അതിന്റെ വയറ്റിൽ പോയാൽ പ്രശ്നമില്ലാത്തത് മാത്രമേ അത് തിന്നുള്ളൂ. എല്ലാം വാരി വെച്ച് തിന്നോ? ഇല്ല. അതിന് പറ്റിയത് മാത്രമേ രീതി പ്രകൃതിയാ ലഭിക്കുന്ന ബുദ്ധിയാണ്. എന്നാൽ രണ്ടാമതൊരു ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആളുകൾ ആയത്തുകളെ ഹദീസുകളെ നിഷേധിക്കുക. അതാണ് അല്ല അക്കുലുൽ ഇക്തിസാബി, മനുഷ്യൻ അവന്റെ പ്രായത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്ന ബുദ്ധി. ഞാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് നേടിയെടുക്കുന്ന ബുദ്ധി. ആ ബുദ്ധി എന്ന് പറയുന്നത് അതിന് ആളുകൾക്കിടയിൽ വ്യത്യാസമുണ്ടാകും. എനിക്ക് ചിലപ്പോൾ കൂടുതലായിരിക്കും, നിങ്ങൾ ചില ആളുകൾക്ക് കുറവുണ്ടാകും, നിങ്ങൾ ചില ആൾക്ക് എന്നെക്കാൾ കൂടുതലുണ്ടാകും. അത് ആളുകൾക്കിടയിൽ വ്യത്യാസമുണ്ടാകും. ആ അത്തരം ബുദ്ധി അലാക്കലുൽ ഇക്തിസാബി, മനുഷ്യന് നേടിയെടുക്കാൻ പറ്റുന്ന ബുദ്ധി. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് അവൻ അദ്ദേഹം 40 വയസ്സെത്തിയപ്പോൾ നാൽപ്പത് വയസ്സെത്തുന്നത് വരെയാണ് ആ ബുദ്ധിയുടെ പ്രായം. 40 വയസ്സെത്തി കഴിഞ്ഞാൽ ഒരാളുടെ ബുദ്ധി പൂർണ്ണമായി, പിന്നെ അതിനപ്പുറത്തേക്ക് ബുദ്ധി വർദ്ധിക്കുകയില്ല, പിന്നെ അവന്റെ ബുദ്ധി കുറഞ്ഞു പോവുകയാണ്. പിന്നെ അവസാനം ബുദ്ധി ഇല്ലാതായി, കുട്ടികളുടെ അവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെടും. പ്രായം വർദ്ധിക്കുന്നതോടുകൂടി പിന്നെ കുട്ടികളുടെ അവസ്ഥ പോലെ തിന്നണം എന്ന് എങ്ങനെയാണെന്നറിയില്ല, തിന്നാൽ എവിടെയാണ് മലമൂത്ര വിസർജനം ചെയ്യേണ്ടതെന്നറിയില്ല, അത് ബുദ്ധി ഇല്ലാതാവുക. അപ്പൊ അതെന്താണ്? ആ ബുദ്ധിക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഇതുകൊണ്ടാണ് ആളുകൾ ഹദീസുകളെ ആയത്തുകൾ നിഷേധിക്കുന്നത്, ഈ ബുദ്ധി കൊണ്ടാകും. ഈ ബുദ്ധിയുടെ അവസ്ഥ 40 വയസ്സിൽ നിന്ന് പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു. അതുകൊണ്ടാണ് പ്രവാചകന്മാർ അവർക്ക് നുബുവത്ത് കിട്ടുന്ന പ്രായം 40 വയസ്സാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടിയ 40-ാമത്തെ വയസ്സിലാണ്. ബുദ്ധിയുടെ പൂർണ്ണത ഉണ്ടാകുന്ന ആ സന്ദർഭത്തിലാണ്. ഒരാൾ കമാലുൽ അഖ്ൽ, പരിപൂർണ ബുദ്ധിയുള്ളവനായിത്തീരുന്ന പ്രായം 40 വയസ്സാണ്. പിന്നീട് അത് കഴിഞ്ഞാൽ അയാളുടെ ബുദ്ധി ഒന്നല്ലെങ്കിൽ അതിൽ തന്നെ നിലനിൽക്കുകയോ അതല്ലെങ്കിൽ കുറയുകയോ, പിന്നെ വർദ്ധിക്കുകയില്ല. പക്ഷെ അയാളുടെ എയിലും വിജ്ഞാനം അയാളുടെ വർദ്ധിക്കും. ഇപ്പൊ വിജ്ഞാനവും ബുദ്ധിയും വേറെയാണ്, വിജ്ഞാനം വേറെയാണ്, ബുദ്ധി വേറെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബുദ്ധിക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ആ ബുദ്ധി കൊണ്ട് നിങ്ങൾ ആയത്തുകളെയും ഹദീസുകളെയും നിഷേധിക്കാൻ ശ്രമിക്കരുത് എന്ന് നമ്മൾ അവരോട് ബുദ്ധിയുടെ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നത് ഇതുകൊണ്ടാണ്. ഇസ്ലാം ബുദ്ധി എവിടെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന കാര്യം കൃത്യമായി തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ എന്ന് എടുത്ത് പരിശോധിച്ചു നോക്കുന്ന ആളുകൾക്ക് ഒരു മനുഷ്യന്റെ ബുദ്ധി എവിടെയാണ് പ്രയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അഫല യതദബ്ബറൂന ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് വിശുദ്ധ ഖുർആനെ കുറിച്ച് ചിന്തിക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ചതാണ്. എന്താണ് അവർ ചിന്തിക്കേണ്ടത്? അതിൽ വല്ല അഭിപ്രായ വ്യത്യാസവും അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? വൈരുദ്ധ്യങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അതെങ്ങാനും അല്ലാഹു അല്ലാത്തവരിൽ നിന്നുള്ളതായിരുന്നെങ്കിൽ ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് അതിൽ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പൊ വിശുദ്ധ ഖുർആനെ കുറിച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കണം. അതുപോലെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ പറ്റി, മഖ്ലൂഖുകളെ പറ്റി, പ്രപഞ്ചത്തെപ്പറ്റി, മനുഷ്യനെ പറ്റി, എന്നെ തന്നെ പറ്റി, ഈ ലോകത്തുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കണം. ബുദ്ധി ഉപയോഗിച്ച് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ പറയേണ്ട ആവശ്യമില്ല. അതിനർത്ഥം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ മനുഷ്യന് ധാരാളക്കണക്കിന് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അഹ്കാമുകളിൽ, ശരീഅത്തിൽ, മതനിയമങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുള്ള നിയമങ്ങൾ, അതിൽ നിങ്ങൾ ചിന്തിക്കണം. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് വലിയ ഖൈർ വെച്ചിട്ടുണ്ട്. ഏത് നിയമങ്ങളാവട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങളിലെല്ലാം തന്നെ നമുക്ക് പാഠങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കണം, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ആലോചിക്കണം അതിനെക്കുറിച്ച്. വഅൻ തസൂമു ഖൈറുൻ ലക്കും ഇൻ കുന്തും തഅലമൂൻ. നിങ്ങൾ നോമ്പ് നോൽക്കുകയാണ്, ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം നിങ്ങൾ നോമ്പ് നോൽക്കലാണ്. ഇത് അല്ലാഹു അങ്ങനെ പറയാൻ കാരണം, നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഒറ്റ നോട്ടം നോക്കിയാൽ നോമ്പ് നോക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമ്മുടെ ശരീരത്തിൽ തളർച്ചയുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, നോമ്പിന്റെ പിന്നിലുള്ള ഉപകാരങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഖൈർ, അതിലുള്ള നന്മ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പൊ അള്ളാഹുവിന്റെ അഹ്കാമുകളിൽ, മതനിയമങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. അതുപോലെ തന്നെ ചരിത്രത്തെ സംബന്ധിച്ച് ആലോചിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. സസീറു ഫിൽ അർദി തുമ്മ അൻസുറു കൈഫ കാന അഖിബത്തുൽ ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് മുന്നേയുള്ളവരുടെ ഉദ്ധാന പതനങ്ങൾ, അവരുടെ നാശനഷ്ടങ്ങൾ അതെങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഭൂമിയിലൂടെ നടന്നു പോവുക, നിങ്ങൾ ആലോചിക്കണം അതിനെപ്പറ്റി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഹലോകത്തിന്റെ നശ്വരതയെപ്പറ്റി ആലോചിക്കാൻ, അല്ലെ, നിങ്ങൾ ധാരാളം തവണ കേട്ടിട്ടുണ്ടാകും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ബലഹും മസലൻ. അവർക്കൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കണം. ഒരു മഴ പോലെയാണ്, ഒരു മഴ മഴ പെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന പുല്ലുകൾ നിങ്ങളെ മുളച്ചു വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെയാണ്, അത്ര നശ്വരമാണ് ഈ ഹലോക ജീവിതം. ആ മഴ അങ്ങ് പോയി കഴിഞ്ഞാൽ, കുറച്ചങ്ങ് കഴിഞ്ഞാൽ അത് വൈക്കോൽ ചുരുമ്പായി ഇല്ലാതായി പോകുന്നത് കാണാം. അപ്പൊ ഇഹലോകത്തിന്റെ നശ്വരത വളരെ ലഹും മസലൻ. അവർ ചിന്തിക്കട്ടെ അതിനെക്കുറിച്ച്, അവർക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ. ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബുദ്ധിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന, ബുദ്ധി കൊടുത്ത് ചിന്തിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട മാർഗമാണ്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹകമൽ ഹാകിമു ഫജ്തഹദ സുമ്മ അസാബ ഫലഹു അജ്റാൻ. ഇജ്തിഹാദിനെ പറ്റി അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, വിശുദ്ധ ഖുർആനിലും ഹദീസിലും വ്യക്തമായൊരു വിധി വന്നിട്ടില്ല. ഒരു പ്രത്യേക കാര്യം, ഒരു പ്രത്യേക വിഷയം പുതുതായി നമ്മുടെ ആളുകൾക്കിടയിൽ ചർച്ചയാകുന്ന ഒരു പുതിയ വിഷയം. അതിനെപ്പറ്റി ഖുർആനിലോ ഹദീസിലോ പ്രത്യേകിച്ച് പരാമർശമില്ല. ഷെയർ മാർക്കറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, വ്യക്തമായ പരാമർശമില്ലാത്ത കാര്യങ്ങൾ. അത്തരം കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിലോ ഹദീസിലോ പരാമർശം വ്യക്തമായി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് കഴിവുള്ളവർ, അതിന് കഴിവുണ്ടാവുമെന്ന് പറഞ്ഞ ഒരു മുജ്തഹിദിന്റെ ഒന്നാമത്തെ യോഗ്യത നല്ല ബുദ്ധി ഉണ്ടായിരിക്കണം എന്നാണ്. ബുദ്ധിയില്ലാത്ത ഒരു മുജ്തഹിദാവില്ല. ഇസ്ലാമിൽ നോക്കുന്നു പറഞ്ഞിട്ടുണ്ട്, അവന്റെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് അവൻ ശരി കണ്ടെത്തിയാൽ രണ്ടു പ്രതിഫലമാണ് അവനുള്ളത് അല്ലേ. ഇത്രമാത്രം ബുദ്ധിക്ക് പ്രാധാന്യം നൽകിയ മറ്റേത് മതമാണുള്ളത്. അഹ്ലു സുന്നാ വൽ ജമാഅത്തെ ഉലമാക്കളെക്കാൾ നല്ല ഇജ്തിഹാദ് നടത്തിയ പണ്ഡിതന്മാരാണുള്ളത്. ഇനി അവന് ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അവൻ അബദ്ധം പിണഞ്ഞാലോ, അവൻ അബദ്ധം സംഭവിച്ചാൽ അവന് ഒരു പ്രതിഫലമുണ്ട് അല്ലേ. ബുദ്ധി കൊണ്ട് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഇത്ര ശക്തമായി ആവശ്യപ്പെട്ട മറ്റൊരു മതവും കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ബുദ്ധിക്ക് ഇത്ര പ്രാധാന്യം നൽകുന്നതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്, നമ്മുടെ ബുദ്ധിക്ക് വ്യക്തമായ പരിമിതിയുണ്ട്. ഏതൊരു കാര്യത്തിനും പരിമിതിയുള്ളതുപോലെ നമ്മുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. മാത്രമല്ല നമ്മുടെ ബുദ്ധിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റേത് അവയവങ്ങൾക്കും അള്ളാഹു നിയന്ത്രണം ഏർപ്പെടുത്തിയതുപോലെ നമ്മുടെ കണ്ണിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രണം തന്നിട്ടില്ലേ. കണ്ണുകൊണ്ട് ഇന്നോട്ടേക്കേ നോക്കാൻ പാടുള്ളൂ, ഇന്നോട്ടേക്ക് നോക്കാൻ പാടില്ല. ചെവി കൊണ്ട് നിങ്ങൾ ഇന്നലെ കേൾക്കാൻ, മ്യൂസിക് കേൾക്കാൻ പാടില്ല, ഇന്നലെ നിങ്ങൾ കേൾക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ അവയവങ്ങൾ കൊണ്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങളിലേക്ക്, അള്ളാഹു സുബ്ഹാനഹു എല്ലാ അവയവങ്ങൾക്കും അള്ളാഹു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബുദ്ധിയും ഇതുപോലെ തന്നെ ഒരു കാര്യമാണ്, ബുദ്ധിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരാളുടെ കണ്ണുകൊണ്ട് അയാൾ നോക്കേണ്ട സ്ഥലങ്ങളുണ്ട്, അവിടേക്കല്ലാതെ അയാൾ നോക്കിയാൽ അയാൾക്ക് അത് അബദ്ധമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ ലഭിക്കും. ഒരാളുടെ ബുദ്ധി കൊണ്ട് അയാൾ ചിന്തിക്കേണ്ട ഇടങ്ങളുണ്ട്, ആ ഇടങ്ങളിലല്ലാതെയാണ്, വിരോധിക്കപ്പെട്ട ഇടങ്ങളിലാണ് അയാൾ ചിന്തിക്കുന്നത്, അതയാൾക്ക് അബദ്ധമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിത് കൂടുതൽ ബോധ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തഫക്കറു ഫീ ആലാഇല്ലാ വലാ തഫക്കറു ഫീല്ലാ. തഫക്കറു ഫീ ആലാഇല്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കണം. വലാ തഫക്കറു ഫീല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ അസ്മാഉൽ സിഫാത്തുകളെ ചിന്തിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ അസ്മാഉകളുടെ സിഫാത്തുകളുടെ രൂപം, അള്ളാഹുവിന്റെ കൈ എങ്ങനെയാണ്, അള്ളാഹുവിന്റെ മുഖം എങ്ങനെയാണ്, അള്ളാഹുവിന്റെ ഇറക്കം എങ്ങനെയാണ്, അള്ളാഹുവിന്റെ ഇസ്തിവ അർശിന്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് ആരോഹിതനായിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അതിന്റെ രൂപം, വലാ തഫക്കറു ഫില്ലാ, നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അതിലൊരാൾ ചിന്തിക്കുകയാണെങ്കിൽ രണ്ടു കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, അയാൾ ചിന്തിക്കുന്നത് തെറ്റാൻ, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അയാൾക്ക് ചിന്തിച്ചാൽ അതൊരിക്കലും അയാളുടെ ബുദ്ധിയിൽ ഉൾപ്പെടുത്തി ബുദ്ധിയുടെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാൻ അയാൾക്ക് സാധിക്കുകയില്ല. രണ്ട് കാര്യങ്ങൾ അയാൾക്ക് നിർബന്ധമായി സംഭവിക്കും. ഒന്ന്, അയാൾ ആ ചിന്തിക്കുന്നത് തെറ്റാൻ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോ ആ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. ഇനി അയാൾ ചിന്തിച്ചാലോ അയാൾക്കൊരിക്കലും ശരിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു തആലയെ പറ്റി, അതായത് അവന്റെ ഒഴിവുകൾ, അവൻ നമുക്ക് അറിയിച്ചു തന്ന വഹീനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതിന്റെ അപ്പുറത്തേക്ക് ചിന്തിച്ചു നമുക്ക് സാധിക്കുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വസിഅ കുർസിയുഹു അസ്സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ മുഴുവൻ അള്ളാഹുവിന്റെ കുർസി വലയം ചെയ്തിട്ടുണ്ട്. കുർസി എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൗദിഉ ഖദമൈ റബ്ബ്, പടച്ച തമ്പുരാന്റെ അള്ളാഹുവിന്റെ കാൽപാദങ്ങൾ വെക്കുന്ന പാദപീഠമാണ് കുർസി. അള്ളാഹുവിന്റെ കാൽ വെക്കുന്ന പാദം വെക്കുന്ന പാദപീഠമാണ് കുർസി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഒരാൾക്കും അതിന്റെ വലുപ്പം എന്താണ്, അതിന്റെ രൂപം എന്താണ് എന്ന് ഒരാൾക്കും കണക്കാക്കാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏഴ് ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിന്റെ കുർസിയിനെ അപേക്ഷിച്ച് അതിന്റെ വലുപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഹൽഖത്തുൽ മുൽഖാത് ഫീ അർദി ഫലാത്ത്. ഒരു വിജന പ്രദേശത്ത് ഒരു വലിയ മരുഭൂമിയിൽ കൊണ്ടുപോയി നിങ്ങളുടെ കയ്യിൽ ധരിക്കുന്ന ഒരു വള കൊണ്ടുപോയി നിങ്ങൾ ഇട്ടാൽ എത്ര വലുപ്പം ഉണ്ടാകും? ഒരു വലിയ മരുഭൂമിയിൽ കൊണ്ടുപോയി നിങ്ങൾ നിങ്ങളുടെ കൈ എന്റെ കയ്യിൽ ധരിക്കുന്ന ഒരു വള ഞാൻ കൊണ്ടുപോയിട്ട് സഹാറ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് എന്തായിരിക്കും അതിന്റെ വലുപ്പം? ഇനി നിങ്ങൾ ശരിക്കും ചിന്തിക്കുക, ശരിക്കും നിങ്ങൾ ചിന്തിക്കുക, ആകാശഭൂമികളുടെ വലുപ്പം എന്താണ്? നമ്മുടെ ഈ ഭൂമി, ഇതിന്റെ വലുപ്പം നിങ്ങൾക്കറിയാം, 13 ലക്ഷം ഭൂമി ഉൾക്കൊള്ളുന്നതാണ് സൂര്യൻ. അല്ലാഹു തആല ആലം. അതിനേക്കാൾ വലുപ്പമുള്ള, അതിനേക്കാൾ ഭീമാകാരങ്ങളായ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും, അതിനേക്കാൾ വലിയ ഗാലക്സികളും, കോടിക്കണക്കിന് ഗാലക്സി, വലിയ പ്രപഞ്ചമാണ് നമ്മുടെ. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ അത് അറിയുന്നതായിരിക്കാം. വലിയ പ്രപഞ്ചമാണ് നമ്മുടെ. ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷവും മനുഷ്യർ പറയുന്നത്രേ, ഒന്നാം ആകാശത്തിന്റെ ഒരു പരിധിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഈ ഒന്നാം ആകാശത്തിന്റെ പരിധിയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ആകാശവും അതിനപ്പുറത്തുള്ള ഏഴ് ആകാശങ്ങളും അള്ളാഹുവിന്റെ കുർസിയിൽ കൊണ്ടുപോയി വെച്ചാൽ പറയുന്നു, ഒരു വലിയ വിജന പ്രദേശത്ത്, ഒരു വലിയ മരുഭൂമിയിൽ കൊണ്ടുപോയി നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ധരിക്കുന്ന ഒരു വള കൊണ്ടുപോയിട്ടായി. ബുദ്ധിയുള്ളവരെ ചിന്തിക്കുക, നിങ്ങളുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളുന്നത്, നിങ്ങൾ ആദ്യം ഏത് ആകാശം നടന്നു തിട്ടപ്പെടും, എന്നിട്ടല്ലേ അള്ളാഹുവിന്റെ കുർസിയിലേക്ക് ഇറക്കാൻ പറ്റും. ആ കുർസീനെ പറ്റി ഇനിയും നിങ്ങൾ കേട്ടുകൊള്ളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ കുർസീനെ പറ്റി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കുർസി അള്ളാഹുവിന്റെ പാദം വെക്കുന്ന കുർസി, അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഹിതനായ അവന്റെ അർശ്, അവന്റെ പ്രതാപത്തിനും അവന്റെ പൂർണ്ണതക്കും യോജിച്ച രൂപത്തിൽ നമ്മൾ അതിൽ വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ അർശിനെ അപേക്ഷിച്ച് അവന്റെ കുർസീനെ അപേക്ഷിച്ച് അർശിന്റെ വലുപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയിരുന്ന വളയുടെ വലുപ്പമാണ് എന്ന് നമുക്ക് കിട്ടി. ആ അർശിന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ വലുപ്പം എന്തായിരിക്കും? അള്ളാഹു അക്ബർ. ആ അള്ളാഹുവിനെ പറ്റി നമ്മൾ ചിന്തിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു എങ്ങനെയുള്ളവനാണ് കിട്ടുമോ നിങ്ങൾക്ക്? നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ശരിക്കും ആലോചിക്കും, ശരിക്കും നിങ്ങൾ ചിന്തിക്കും. ബുദ്ധിയുള്ളവരാണെങ്കിൽ ആലോചിക്കട്ടെ. അപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്, നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വമാ ഖദറുല്ലാഹ ഹത്ത ഖദ്രി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം അവർ കണക്കാക്കിയിട്ടില്ല. والارض جميعا قبضته يوم القيامه, ഭൂമി മുഴുവൻ അള്ളാഹുവിന്റെ കയ്യിൽ ഒരു പിടിയായിരിക്കും. അള്ളാഹുവിന്റെ കയ്യിൽ അവൻ പിടിക്കുന്നതായിരിക്കും അവന് യോജിച്ച രൂപത്തിൽ. والسماوات مطويات بيمينه, ആകാശങ്ങൾ മുഴുവൻ അവന്റെ വലതുകൈയിൽ അവൻ ചുരുട്ടി പിടിക്കുന്നതായിരിക്കും. വിശുദ്ധ ഖുർആനിലെ വൈ സിജിൽ, പേപ്പർ ചുരുട്ടുന്നത് പോലെ അള്ളാഹു ചുരുട്ടി പിടിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുന്നു, ആ റബ്ബിനെ കുറിച്ച് ആലോചിച്ച് നമ്മുടെ ബുദ്ധിയുടെ പരിമിതി എന്താണ്? ഇനി വേണ്ട നിങ്ങൾ ചിന്തിക്കും അള്ളാഹുവിനെ പറ്റി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ശൈ വ അൻതൽ ആഖിർ ഫലൈസ ബഅദക ശൈ, അള്ളാഹുവേ നീയാണ് എന്നെന്നുമുള്ളവൻ, നിനക്ക് മുന്നേ മറ്റൊന്നില്ല എന്ന് പറഞ്ഞ തുടക്കമില്ലാത്തവൻ, നീയാണ് എന്നെന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നവൻ, നിനക്ക് ശേഷം മറ്റൊരാളില്ല എന്ന് പറഞ്ഞാൽ തുടക്കവും ഒടുക്കവും ഇല്ലാത്തവൻ. തുടക്കവും ഒടുക്കവും ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി. തുടക്കവും ഒടുക്കവും ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കാൻ പറ്റില്ല. എങ്ങനെ ചിന്തിച്ചാലും നമുക്ക് ഒന്നിനെ ഒരു തുടക്കം വേണം, ഒരു ഒടുക്കം വേണം. തുടക്കമില്ല ഒടുക്കമില്ല എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ കയറൂല. എങ്ങനെ ചിന്തിച്ചാലും ഇത് കിട്ടില്ല, നമ്മുടെ ബുദ്ധിയുടെ പരിമിതിയാണത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്ന റബ്ബ് നമ്മുടെ ബുദ്ധിയുടെ പരിമിതി അള്ളാഹു ഒരാളെയും അവന് സാധിക്കാത്തത് ഏൽപ്പിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് എവിടെ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് അള്ളാഹു വ്യക്തമായി പറഞ്ഞു. അവിടെ നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യസാലു നാസു യതസാഅലൂൻ ഹത്താ യുഖാൽ ഹാദാ ഖലഖല്ലാഹുൽ ഖൽഖ് ഫമൻ ഖലഖല്ലാഹ്. റസൂലുള്ളാഹി ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ചോദിച്ചു ചോദിച്ചവർ പറയും, ഹാദാ ഖലഖല്ലാഹുൽ ഖൽഖ്, അല്ലാഹു ആണ് ഈ സൃഷ്ടിപ്പിനെയൊക്കെ സൃഷ്ടിച്ചത്. ഫമൻ ഖലഖല്ലാഹ്, ആരാണ് അല്ലാഹുവിനെ സൃഷ്ടിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ആ ചോദ്യം നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഫമൻ വജദ ദാലിക ഷൈഅൻ ഫലിയഖുൽ ആമൻതു ബില്ലാഹ്, അവിടേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചിന്തിക്കണമെന്നല്ല, ഫലിയഖുൽ ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹു വിശ്വസിച്ചിട്ടുണ്ട് എന്ന് അവൻ പറഞ്ഞുകൊള്ളട്ടെ. എന്തുകൊണ്ടാണത്? നമ്മുടെ ബുദ്ധിക്ക് പറ്റുള്ളത്. അതുകൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കണേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഒരുത്തരങ്ങളിൽ ചിന്തിക്കണം. അവൻ പറയാണ് ബുദ്ധിയുണ്ട്, അള്ളാഹുന്റെ ഒരാളെ സൃഷ്ടിക്കാതെ എനിക്ക് പറ്റുന്നില്ല, സൃഷ്ടിക്കാത്തൊരു കാര്യം, തുടക്കമില്ലാത്തൊരു കാര്യം. അപ്പൊ അള്ളാഹുന്റെ വേറെയാണ്. അവൻ അങ്ങനെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കാഫിറാണ്, ഇസ്ലാമിന്ന് പുറത്തുപോയി. അപ്പൊ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ട ഇടങ്ങൾക്ക് പരിധിയുണ്ട്. ഒരിക്കൽ ഇസ്ഹാഖ് ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ലഖദ് ജലസ്തു അന വഅഖി മജ്ലിസൻ മാ ഉഹിബ്ബു അന്ന ലീ മിൻ ഹുമ്ര അന്നിയാം, ഞാൻ ഒരിക്കൽ ഒരു സദസ്സിൽ ഇരിക്കുകയുണ്ടായിട്ടുണ്ട്. ആ സദസ്സ് എനിക്ക് ധാരാളം ചുവന്ന ഒട്ടകങ്ങളെക്കാൾ പ്രിയങ്കരമായ സദസ്സായിരുന്നു. അക്ബൽതു അന വഅഖി واذا مشيخه من صحابه رسول الله صلى الله عليه وسلم جلوس عند باب من ابوابه ഏതായിരുന്നു ആ സദസ്സ്? ഞാനും എന്റെ സഹോദരനും കൂടി ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയപ്പോൾ നബിയുടെ വീട്ടിന്റെ വാതിലിന്റെ മുന്നിലുണ്ട് സഹാബിമാരിലെ പ്രമുഖന്മാരായ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. എന്തായിരിക്കും ആ സദസ്സിന്റെ ഒരു വലിപ്പം, എന്തായിരിക്കും ആ സദസ്സിന്റെ ഒരു ഗൗരവം. അങ്ങനെ അവരവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫകരിഹ്ന അൻ നുഫർഖ ബൈനഹും, അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ഞങ്ങൾ ചെറിയ ആൾക്കാർ അവരുടെ ഇടയിൽ പോയിട്ട് എന്തിനാ അവരെ വലിയ ചർച്ചയുടെ ഇടയിലൊക്കെ പോയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, അപ്പൊ ഞങ്ങൾ അവരുടെ ഇടയിൽ പോയിട്ട് ഒരു അതിന്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ മാറിയിരുന്നു, ഞങ്ങൾ വേറൊരു കല്ലിന്റെ മേലെ പോയിട്ടിരുന്നു. അങ്ങനെ അവർ പറയുന്നതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇപ്പുറത്തും. അപ്പോൾ ഈ സക്കറു ആയത്ത് മിനൽ ഖുർആൻ ഫതനാറൂ ഫീഹാ, അങ്ങനെ അവരൊരു ആയത്തിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി. ഫതനാറൂ ഫീഹാ, അവർ ഓരോരുത്തരും പരസ്പരം തർക്കിക്കാൻ തുടങ്ങി ഈ ആയത്തിന്റെ വിഷയത്തിൽ. അവരുടെ ശബ്ദം നന്നായി ഉയർന്നു. തർക്കിച്ചതിനെ പിന്നെ അങ്ങനെയാണോ, ഒറ്റക്ക് കൂടി ശബ്ദം ഉയർന്നു. സഹറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഗ്ദബൻ, നബി സ്വല്ലല്ലാഹു അലൈഹി ശക്തമായ ദേഷ്യത്തോടു കൂടി പുറത്തേക്ക് വന്നു. ഖദ് ഇഹ്മറ വജ്ഹു, നബിയുടെ മുഖം ചുവന്നു തുടിച്ചിരുന്നു. യർമീഹിം ബിത്തുറാബ്, നബി സ്വല്ലല്ലാഹു അലൈഹി മണ്ണുകൊണ്ട് എറിഞ്ഞു. ആലോചിച്ചോക്കെ, ആയത്തിന്റെ വിഷയത്തിൽ തർക്കിച്ചപ്പോ അർമീഹിം ബിത്തുറാബ്, ദേഷ്യം പിടിച്ചു വന്നിട്ട് അവർ മണ്ണോട്. എന്നിട്ട് അവർ പറഞ്ഞു, മഹലന്യാ ഖൗം, സമൂഹമേ ഇത് നിർത്തണം നിങ്ങൾ. ബിഹാദാ ഉഹ്ലികത്തിൽ ഉമമും മിൻ ഖബ്ലിക്കും, ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നേയുള്ള സമൂഹം നശിച്ചുപോയത്. ബിഖ്തിലാഫിഹിം അലാ അൻബിയായിഹിം, അവരുടെ പ്രവാചകന്മാർ പറഞ്ഞതിന് അവരെതിരായി. വദർബിഹിമുൽ കുതുബു ബഅദഹാ ബിബഅദിൻ, അവരുടെ ഗ്രന്ഥങ്ങൾ കൊണ്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ ആരംഭിച്ചു. അവരുടെ കിതാബ്, അവരുടെ വേദഗ്രന്ഥങ്ങൾ പിന്നോട്ട് വലിച്ചെറിഞ്ഞു. അന്നേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ ഖുർആന ലം യൻസിൽ യുകദ്ദിബു ബഅദുഹു ബഅദാ, ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളവാക്കാൻ വേണ്ടിയിട്ടല്ല. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളവാക്കുകയില്ല. ഇവരെന്താ ഒരു വിഭാഗം പറയുന്നു ഈ ആയത്ത് ഈ ആയത്തിനെതിരാണെങ്കിൽ ഈ ആയത്ത് ഈ ആയത്തിനെതിരാവണ്ടേ എന്ന ചർച്ച നമ്മളിടയിൽ ഉണ്ടാവുന്ന പോലെ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാവട്ടെ, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാവട്ടെ, നമ്മൾ നമ്മളെ ബുദ്ധി കൊണ്ട് അക്കാമുണ്ടാക്കാൻ നിൽക്കുക. അങ്ങനെ ചിന്തിച്ചപ്പോൾ സന്ദേശം പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് ഖുർആനിൽ ആയത്തുകൾ പരസ്പരം വൈരുദ്ധ്യമാകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഖുർആനിലെ ഓരോ ആയത്തുകളും മറ്റ് ആയത്തുകളെ സത്യപ്പെടുത്തുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി തഹസ്സും ഒരു കാര്യം പറഞ്ഞു, ഫമാ അറഫ്തും മിൻഹു ഫഅമലു ബിഹി വമാ ജഹിൽതും മിൻഹു ഫറുദ്ദൂഹു ഇലാ ആലിമി. അതുകൊണ്ട് സ്വഹാബികളെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഫമാ അറഫ്തും മിൻഹു ഫഅമലു ബിഹി, നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവരിക. ഇതാണ് പറഞ്ഞത്. അല്ലാതെ ചർവിയുടെ ചർവണങ്ങൾ നമ്മളേതായ കുറെ ചർച്ച ഒരത്തും കുറെ ചർച്ച ചെയ്തു. അവനെ ആയത്തിന് എനിക്ക് ഈ ആയത്തിന് ശ്രദ്ധ ഇങ്ങനെ പറയെ ബോധ്യപ്പെട്ടു, അപ്പൊ മറ്റവന് എനിക്ക് ഇങ്ങനെ പറയെ ബോധ്യപ്പെട്ടു, അവർ വേറൊരുത്തൻ ഇങ്ങനെ പിന്നെ എന്താ പറയാ തർക്കിച്ച് 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 കളയാനുള്ളതല്ല ഖുർആൻ. പക്ഷെ നിങ്ങൾക്ക് അതിൽ എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് പ്രവർത്തിക്കുത്തി കൊണ്ടുപോവാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവനെ ദുനിയാവിലും ആഖിറത്തിലും അവന് ദുഃഖമുണ്ടാക്കുകയില്ല, അവനെ ക്ലേശപ്പെടുത്തുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഖുർആൻ വായിക്കാൻ അത് പ്രാവർത്തിയാക്കി. ഈ ഖുർആനായിട്ട് ഓ നിന്റെ ബുദ്ധിക്കുറ്റുന്നില്ലല്ലോ, ഇത് മറ്റേ ഹദീസിനെതിരാണല്ലോ എന്ന് മറുപടി പറയാൻ വേണ്ടിയിട്ടല്ല ഖുർആൻ പഠിക്കേണ്ടത്. പല ആളുകളും ഖുർആൻ ഹദീസ് നോക്കണം, അതിനാണ് നമുക്ക് പുതുതായിട്ട് നമ്മളെ എന്തൊക്കെ ചിന്ത കിട്ടും, നമ്മളുടേതായ പുതിയ എന്തൊക്കെ സംഭാവനകൾ ഇസ്ലാമിലേക്ക് കൊടുക്കാൻ പറ്റും, ഇതാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി അതിൽ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവരണം. ഓമാ ജഹിൽതും മിൻഹു ഫറുദ്ദൂ ഇലാ ആലിമി, നിങ്ങൾക്ക് മനസ്സിലാകാത്തത് നിങ്ങൾ റബ്ബിലേക്ക് വിടണം. ഈ മര്യാദ കാണിക്കാൻ എത്ര പേർക്ക് ഇവിടെ സാധിക്കാത്തത്? എന്നെക്കാൾ അറിയുന്ന റബ്ബ് അവതരിപ്പിച്ചതല്ല ഖുർആൻ ഹദീസും. വമയൻതു ഖാനിൽ ഹവൻഹു ഇല്ലാ വഹയിയുഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇഷ്ടപ്രകാരമല്ല സംസാരിക്കുന്നത്, വഹയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. രണ്ടും വഹയാണ്. ഏഴാകാശങ്ങൾക്കും എന്നെക്കാൾ അറിവുള്ള, എന്നെക്കാൾ എത്രയോ അറിവുള്ള പഠിച്ച തമ്പുരാൻ അല്ല എന്നെ തന്നെ സൃഷ്ടിച്ച റബ്ബ് അവനയച്ച ഈ പ്രമാണത്തിന് മുന്നിൽ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാം. നമ്മുടെ അറിവില്ലായ്മയാണ് കുറ്റപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ ജഹിൽതു മിൻഹു ഇലാ ആലിമി, അതിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ നിങ്ങൾ എല്ലാം അറിയുന്ന റബ്ബിലേക്ക് മടക്കണം. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണിത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ബുദ്ധിക്ക് പരിമിതികൾ വെച്ചിട്ടുണ്ട്, ഇന്നയിടത്തെ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഇതേ പ്രകാരം തന്നെ അറിയേണ്ട കാര്യമാണ്, നമ്മുടെ ബുദ്ധിക്ക് പരിമിതികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണത്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വർറുസുലു ജാഅത് ബിമാ യഅജിസുൽ അഖ്ലു അൻ ദർകി, പ്രവാചകന്മാർ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ബുദ്ധി കൊണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. ഒരു ബഹുഭൂരിപക്ഷം കാര്യങ്ങളും നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ആലോചിച്ച് കണ്ടെത്താൻ പറ്റാത്തതാണ്. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ബിദാത്ത് ഉണ്ടാകുന്നത്? എന്താ ബിദാത്ത് ഉണ്ടാകുന്നത്? അവരുടെ ബുദ്ധി കൊണ്ട് അവർ ചിന്തിക്കാനിട്ട് അവർ പറയും ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമായിരിക്കണമല്ലോ, അതുകൊണ്ടാണ് ബിദാത്ത് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് നബിദൻ ഉണ്ടാകുന്നത്? നബിനെ പൂവത്തലല്ലേ, നബി ജനിച്ച ദിവസത്തിലപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമായിരിക്കണമല്ലോ, അള്ളാഹ്ക്ക് നബിനെ ഇഷ്ടമാണല്ലോ. അപ്പൊ നബിനെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ നബിനെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നിനക്ക് നമ്മളെ അള്ളാഹ്ക്ക് ഇഷ്ടമാവുമല്ലോ, അല്ല അവന്റെ ബുദ്ധിയാണത്. അപ്പൊ അവന്റെ ബുദ്ധി കൊണ്ടാണ് ബിദാത്ത് ഉണ്ടാകുന്നത്. ബുദ്ധി കൊണ്ട് അവർ ആലോചിച്ച് അള്ളാഹുവിന് എന്താണ് ഇഷ്ടം അത് നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തരാതെ മനസ്സിലാവൂല. പള്ള പറഞ്ഞു വേണ്ട, ഖുർആനിൽ അള്ളാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖീമുസ് സലാ, നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിക്കണം? എങ്ങനെ നിസ്കരിക്കണം? എങ്ങനെയാണ് റുക്കൂ ചെയ്യേണ്ടത്? സർക്കാരും അറവാക്കിയായി നിങ്ങൾ റുക്കൂ ചെയ്യുന്നതെടുപ്പ് റുക്കൂ ചെയ്യണം. എങ്ങനെ റുക്കൂ ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരണം. ഇതൊന്നും നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കണ്ടെത്താൻ പറ്റിയ കാര്യങ്ങളല്ല. ഇബാദത്തുകൾ ഒന്നും അതിലൊന്നും ബുദ്ധിക്ക് സ്ഥാനമില്ല. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം. ഹജ്ജിലുള്ള പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സഫാ മർവക്കിടയിലുള്ള ഓട്ടം, സഫാ മർവക്ക് നടത്തം. ആദ്യമായി സഫാ മർവക്കിടയിൽ നടന്നതാരാണ്? ഓടിയതാരാണ്? ഹാജർ അലി അലൈഹി സ്വലാത്തു വസ്സലാം. ഇക്കാലഘട്ടത്തിൽ നമ്മൾ ഹാജർ അബി അത് ചെയ്തു, അവർക്ക് ശേഷം മുസ്ലിങ്ങളെല്ലാം അത് ചെയ്യും. ഹാജറ ബീവി ഒരു സ്ത്രീയാണ്, ഒരു സ്ത്രീയാണ് ആദ്യമായി ഓടിയത്. ഇന്ന് ഹജ്ജിന് പോകുമ്പോൾ പുരുഷന്മാർ ഓടണം, സ്ത്രീകൾ ഓടാൻ പാടില്ല. സ്ത്രീ നടന്നാൽ മതി, പുരുഷന്മാർക്ക് ഓടണം. ആദ്യം നടന്നതാരാ? ഒരു സ്ത്രീയാണ്. നല്ല സ്ഥാനമുണ്ട് നല്ല ബുദ്ധിക്ക്, നല്ല സ്ഥാനമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു അങ്ങനെ നിശ്ചയിച്ചു, നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ബുദ്ധിക്ക് എന്തില്ല, മാത്രമല്ല അതിന്റെ അടിസ്ഥാന കാരണം തന്നെ ഹാജറ ബീവി ആളെ കാണാൻ വേണ്ടി ഓടിയതാണ്. അത് അതൊരു ഇബാദത്തായി. അതിപ്പോ എന്താ അതിന്റെ പിന്നിലുള്ള ബുദ്ധി, എന്താ അതിന്റെ പിന്നിലെ ഹിക്മത്ത് നമുക്ക് പറയാൻ പറ്റും. നിസ്കാരത്തിനൊക്കെ ചില ആൾക്കാർ എന്താ എക്സൈസ് ആണെന്നൊക്കെ പറയാം, ഇതിന്റെ ബുദ്ധി എന്താ പറയാ. അപ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ഇബാദത്തുകൾക്ക് പിന്നിലുള്ള ഹിക്മത്തുകൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എല്ലാത്തിനും. ചിലപ്പോൾ ചിലത് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം, പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞോളാമെന്നില്ല. അപ്പൊ ബുദ്ധിക്ക് നമ്മുടെ പ്രവാചകന്മാർ കൊണ്ടുവന്നത് മുഴുവൻ നമ്മുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ സാധിക്കാത്ത കാര്യമാണ്. റോഹിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് എന്താണ്? വയസ്അലൂന കാന റൂഹ്, ആത്മാവിനെ പറ്റി അവർ ചോദിക്കുന്നു. ഖുലി റൂഹു മിൻ അംരി റബ്ബി, പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ, റൂഹ് എന്റെ റബ്ബിന്റെ കാര്യത്തിൽ പെട്ടതാണ്. അമ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് വളരെ കുറച്ച് വിജ്ഞാനം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. റൂഹിനെ പറ്റി ആരെങ്കിലും റൂഹിനെ പറ്റി റൂഹിനെ ദൂരെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരാൾ പോലും കണ്ടിട്ടില്ല. എന്നാൽ റൂഹുണ്ടോ? ഉറപ്പാണ് കാര്യത്തിൽ. റൂഹുണ്ട്, ആത്മാവുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമല്ല. ബുദ്ധിയുടെ ആളുകൾ നിഷേധിക്കട്ടെ. ഒരു മനുഷ്യൻ നമ്മളൊരാളോട് മുഹമ്മദ് എന്ന് പേരുള്ള ഒരു ചങ്ങായി എന്ന് പറഞ്ഞു. മുഹമ്മദിന് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം മുഴുവൻ മുഹമ്മദേനെ വിളിച്ചിരുന്നത്. മുഹമ്മദ് മരിച്ചിട്ട് അപ്പുറ വീട്ടിന്റെ മുന്നിൽ ഇങ്ങനെ കരുത്തിയിക്കാണ്. മുഹമ്മദിനെ വിളിക്കുന്നത് മുഹമ്മദ് എന്നല്ല, പറഞ്ഞു ഇത്രയും കാലം നമ്മൾ കണ്ട മുഹമ്മദിന്റെ എല്ലാ അവയവവും മുഹമ്മദിന്റെ അപ്പോഴും ഇല്ലേ? ഉണ്ട്. പിന്നെ എന്താ മുഹമ്മദിന് നഷ്ടപ്പെട്ടത്? എന്തോ ഒരു കാര്യം പോയിട്ടുണ്ടല്ലോ, എന്തോ ഒന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഹമ്മദിന് മയ്യത്തെന്ന് പറയാം. അപ്പൊ ആരും മുഹമ്മദ് എന്ന് പറയുന്നില്ല, പോയിട്ടുള്ളത് എന്തോ ഒന്ന് പോയിട്ടുണ്ട്. എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കാതെ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് റൂഹ്, ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വഹീ ഇല്ലാതെ, അല്ലാഹുവിന്റെ മാർഗദർശനം ഇല്ലാതെ മുന്നോട്ട് പോയാൽ അവൻ ചെന്നു ചാടുന്നത് വലിയ കുടിയിലേക്കായിരിക്കും, നാളെ പരലോകത്താകട്ടെ നരകമായിരിക്കും എന്ന സങ്കേതം എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിൽ 50-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, وَمَنْ أَضَلُّ مِمَّنِ اتَّبَعَ هَوَاهُ بِغَيْرِ هُدًى مِنَ اللَّهِ തന്റെ ഇച്ഛയെ, مِمَّنِ اتَّبَعَ هَوَاهُ, ഈ ആയത്ത് ശരിക്കും ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ആയത്തുകളെ ഹദീസുകളെ നിഷേധിക്കുന്ന ആളുകൾക്ക് ശക്തമായ മറുപടിയാണ് സൂറത്തുൽ ഖസസ് 50-ാമത്തെ ആയത്ത്. وَمَنْ أَضَلُّ, ആരുണ്ട് ഇതിനേക്കാൾ അതിക്രമിയായിട്ട്, مِمَّنِ اتَّبَعَ هَوَاهُ, തന്റെ ദേഹത്തെ, തന്റെ ഇച്ഛയെ, തന്റെ ആഗ്രഹത്തെ, അല്ലെങ്കിൽ തന്റെ ബുദ്ധിയെ. ഹവ എന്നത് ബുദ്ധിക്കും ചില സമയത്ത് പ്രയോഗിക്കും, അഹലുൽ അഹ്വ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട് അത്. വമൻ അവല്ലു മിമ്മൻ ഇത്തബഅ ഹവ, തന്റെ ബുദ്ധിയെ പിൻപറ്റിയവനേക്കാൾ വലിയ അധർമ്മകാരി ആരുണ്ട്? എങ്ങനെയാണ് അവൻ ബുദ്ധിയെ പിൻപറ്റുന്നത്? ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള മാർഗദർശനമില്ലാതെ കേവലം തന്റെ ബുദ്ധിയെ മാത്രം അവലംബമാക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമ അദ്-ദാലിമീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല വഴികേടിലായ ജനങ്ങളെ ഒരിക്കലും സന്മാർഗത്തിലേക്ക് നയിക്കുകയില്ല. അതുകൊണ്ടാണ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, ബുദ്ധിയും വഹയും, യഥാർത്ഥത്തിൽ ബുദ്ധിയുടെയും വഹയിന്റെയും ഉപമ കണ്ണിന്റെ കണ്ണിനോടാണ് അദ്ദേഹം ബുദ്ധിയെ ഉപമിച്ചത്. അയാളുടെ ബുദ്ധി അയാളുടെ കണ്ണിനോടാണ്. കണ്ണു ഒറ്റക്കു മാത്രം നിൽക്കുകയാണ്, പ്രകാശമില്ല. പ്രകാശമില്ലാതെ ഇരുട്ടത്ത് പോയിട്ട് പ്രകാശമില്ലാത്തൊരു സന്ദർഭത്തിൽ കണ്ണുകൊണ്ട് വല്ല കാര്യമുണ്ടോ? കണ്ണ് തുറന്നിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്, പക്ഷേ പ്രകാശമില്ലെങ്കിലോ കാര്യമില്ല. ആ കണ്ണ് എത്ര നമ്മൾ വലിച്ചു തുറന്നിട്ടും കാര്യമില്ല, ആ കണ്ണുകൊണ്ടൊന്നും കാണാൻ പോകുന്നില്ല. ഇതേപോലെയാണ് ബുദ്ധിയുടെ കാര്യം. വെറും ബുദ്ധി മാത്രമേ നിങ്ങൾ വെച്ചിട്ടുള്ളൂ? അള്ളാഹുവിന്റെ വഹയ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകൾ നിങ്ങൾ ഒഴിവാക്കി വെച്ചിട്ടുണ്ടോ? ആ ബുദ്ധി കണ്ണുപൊട്ടന്റെ അവസ്ഥ പോലെ തന്നെയാണ്. ആ ബുദ്ധി കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നേടാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നിരീശ്വരവാദികൾ ജനങ്ങളിൽ ഏറ്റവും വഴിവഴിച്ചവരാവുന്നത്. അവർ വഹയ തീരെ ഉപയോഗിക്കുന്നില്ല. വഹയ എത്ര ഉപയോഗിക്കുന്നോ അവർ കൂടുതൽ കൂടുതൽ സത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒഴിവെച്ചൊരു ദുന്ദിയക്കാണ് നിരീശ്വരവാദികളാണ്. കാരണം അവർ തീർത്തും വഹയിനെ ഒഴിവാക്കിയവരാണ്. അവരുടെ കൂട്ടത്തിൽ കുറച്ചും കൂടെ ഇങ്ങനെ കയറി 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 വന്നു കഴിഞ്ഞാൽ ബുദ്ധി ഉപയോഗിക്കുന്നതിനനുസരിച്ച് അവൻ സന്മാർഗത്തിലേക്ക് അടുത്തു, വഹയെ ഉപയോഗിച്ച് വഹയെ അവലംബമാക്കുന്നതിനനുസരിച്ച് അവൻ സന്മാർഗത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, വഇൻ ഫറദ ബി നഫ്സിഹി ലം യുബ്സിർ അൽ ഉമൂർ അല്ലതി അജിദു വഹ്ദഹു അൻ ദർകിഹാ. അതുകൊണ്ട് ബുദ്ധി മാത്രം ഒറ്റക്കായി കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് വെളിച്ചമില്ലാതെ കാണാൻ സാധിക്കാത്തത് പോലെ തന്നെയാണ് ബുദ്ധി കൊണ്ട് അവന് സന്മാർഗം കണ്ടെത്താൻ സാധിക്കുകയില്ല. ഇനി علاقه الاثبات والتفصيل بصفات رب العالمين ابو سامي رضا معتي അദ്ദേഹം ബുദ്ധി കൊണ്ട് സാധിക്കാത്ത നമ്മുടെ ബുദ്ധി കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളിൽ ബുദ്ധി ഉപയോഗിക്കുന്നവരോട് അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നു, ഹൽ യുത്രബു മിനൽ ഉസ്നി അൻ തസ്മഅ മാ യദൂറു ബൈന അത്തയൂരി ഫി സമാഇ മിൻ മുനാജാത്. ആകാശത്തു പക്ഷികളുടെ ഇടയിൽ നടക്കുന്ന രഹസ്യ സംഭാഷണങ്ങൾ കേൾക്കണമെന്ന് ചെവിയെ നമുക്ക് നിർബന്ധിക്കാൻ സാധിക്കുമോ? എന്റെ ചെവിനോട് ഞാൻ പറയും, ആകാശത്തുള്ള മുഴുവൻ ആകാശത്ത് പക്ഷികൾ എന്താ പറയണമെന്ന് കേൾക്കണം. അത് സാധിക്കൂല, നമ്മുടെ ചെവിക്ക് സാധിക്കൂല, നമ്മുടെ ചെവിക്ക് കഴിയാത്ത കാര്യമാണ്. വഹൽ യുത്രബു മിനൽ യദി അൻ തഹ്മില ജബലൻ. നമ്മുടെ കൈയിനോട് കൈയോണ്ട് നമ്മൾ ഫാനേതൊക്കെ പിടിക്കുന്നുണ്ട്, ആ കൈകൊണ്ട് തന്നെ പർവ്വതത്തെ ഉയർത്തണമെന്ന് പറഞ്ഞാൽ കൈ നമുക്ക് സാധിക്കുമോ? ബുദ്ധിയില്ലാത്തവനല്ലാതെ കൈയിനോടത് പറയില്ല. ഓമിനൽ ഖദമി അൻ തുസാജിയ ബിറക്ലതി മിൻഹാ നാഫിഹത്ത സഹാബിൻ. അതുപോലെ തന്നെ ഔഗൈറ ദാലിക നുമൂറൽ മുഖ്റിഖതി ഫിൽ മഹാൽ, സാധിക്കാത്ത കാര്യങ്ങൾ നമ്മളോട് പറയാൻ പറ്റുമോ? വകദാലിക ഷഅനു നഫ്സുഹു ബിന്നിസ്ബതി ലിൽ അഖ്ലിൽ ബശരി ഇന്ദമാ യതഅറബു മസാഇൽ ഗൈബ് ഫയുസ്ബിത് വയൻഫി. ഇതുപോലെ തന്നെയാണ് ബുദ്ധിയുടെ കാര്യവും, ഗൈബിയായ കാര്യങ്ങളിൽ അദൃശ്യമായ കാര്യം അറാജ് പിന്നെ അതുപോലുള്ള കാര്യങ്ങൾ, അത്തരം വഹി പോലുള്ള കാര്യങ്ങളിൽ ബുദ്ധി കൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് എതിരു പറയുന്നവരുടെ അവസ്ഥ ഈ നേരത്തെ പറഞ്ഞ ആളുകളുടെ അവസ്ഥയാണ് എന്ന് ആ പണ്ഡിതൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി ബുദ്ധിയുടെ ആളുകൾക്ക്, ബുദ്ധിയെ പ്രമാണത്തിന് മേൽ മുന്തിക്കുന്നവർക്ക് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥമായ സവായിഖുൽ മുർസല, അത് പ്രസിദ്ധമായ ഗ്രന്ഥമാണ്, ഞാനത് വായിച്ചിട്ടില്ല, അതിന്റെ മുഖ്തസറാണ്, മുഖ്തസർ സവായിഖുൽ മുർസല എന്ന പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്, അതിന്റെ ഒരു ചുരുക്കമുണ്ട്. അലി അൽ ഹലബി ഹഫിളാ അദ്ദേഹം എഴുതിയ അൽ അഖ്ലാനി അഫ്റാഹുൽ മഅ്തസില എന്ന് പറയുന്നൊരു ഗ്രന്ഥമാണ്. ഞാൻ അതിനാണ് കൂടുതലും ഈ വിഷയം പറയാൻ അവലംബിച്ചിട്ടുള്ളത്. അറബി അറിയുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പുസ്തകത്തിന്റെ പേരുകൾ പറയുന്നത്. ഈ സവായിഖുൽ മുർസല എന്ന ഗ്രന്ഥത്തിൽ ഷൈഖുൽ ഇസ്ലാം അസ്ആനി ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം 150-ൽ അധികം മറുപടിയാണ്, 150-ൽ അധികം മറുപടിയാണ്. ബുദ്ധി പ്രമാണത്തിന് മേൽ മുന്തിക്കണമെന്ന് പറയുന്നവർക്ക് ഒന്നാമത്തെ മറുപടി ഇതാണ്, രണ്ടാമത്തെ മറുപടി ഇതാണ് എന്ന് പറഞ്ഞ് 150-ൽ അധികം മറുപടികൾ അദ്ദേഹത്തിന് ഗ്രന്ഥത്തിലുണ്ട്. 4 വാല്യമുള്ള പുസ്തകമാണ്. അദ്ദേഹം ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, എന്റെ ഉസ്താദായ എന്റെ ഷെയ്ഖായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ വിജ്ഞാന സമുദ്രത്തിനും ചെറിയ കാര്യങ്ങൾ തന്നെ ഈ പുസ്തകത്തിൽ സ്വീകരിച്ചു. അപ്പൊ ആ പുസ്തകം തന്നെ അതിന്റെ മുഖ്തസറിന്റെ മുഖ്തസറ ഞാൻ വായിക്കുന്നു. അപ്പൊ അതിന്റെ വിവരക്കുറവ് എത്ര ഉണ്ടാവുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാഅല്ലാഹ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബുദ്ധി പ്രമാണത്തിന് മേൽ മുന്തിക്കണമെന്ന് പറയുന്നവരോട് നമുക്ക് ഒന്നാമത് ചോദിക്കാനുള്ള കാര്യം, ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷണത്തിൽ പെട്ടതാണ് എന്നെക്കാൾ അറിവുള്ള ഒരാളെ കണ്ടാൽ അയാൾക്ക് ഒരു വിഷയത്തിൽ പ്രത്യേകമായ അറിവുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അയാളെ ആ വിഷയത്തിൽ അനുസരിക്കുക എന്നത് ബുദ്ധിയുള്ളവരുടെ സ്വഭാവമാണ്. ഒരാൾക്ക് ബുദ്ധി ഉണ്ടെന്നുള്ളതിന്റെ ലക്ഷണം എന്താണ്? അയാളെക്കാൾ അറിവുള്ള ആളുകളോട് അയാൾ വിനയം കാണിക്കും, അയാൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കും. പ്രത്യേകിച്ച് ഒരു പ്രത്യേക വിഷയത്തിൽ അറിവുള്ള ആളാണെങ്കിൽ അദ്ദേഹം പറയുകയാണ്, ഷൈഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, ഫഇദാ ആലിമൽ ഇൻസാനു ബിഅഖ്ലിഹി അന്ന ഹാദാ അർറസൂൽ. ഒരു മനുഷ്യന് മനസ്സിലാവുകയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഇത് പ്രവാചകനാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, വആലിമഹു അന്നഹു അഖ്ബറ ബിഷൈഇൻ വവജദ ഫി അഖ്ലിഹി മാ യുനാഫി ഖബറഹു, അങ്ങനെ അത് പ്രവാചകനാണെന്ന് മനസ്സിലായതിനു ശേഷവും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്റെ ബുദ്ധിക്ക് എതിരായ എന്തെങ്കിലും കാര്യം കണ്ടുകഴിഞ്ഞാൽ കാനൽ വാജിബു അലൈഹി അൻ യുസല്ലിമ ലിമാ അഖ്ബറ ബിഹി സാദിഖുൻ ലദീ ഹുവ അഅലമു മിൻ, തന്നെക്കാൾ അറിവുള്ള പ്രവാചകന് കീഴൊതുങ്ങുക എന്നത് ബുദ്ധിയാണ്, അതിന് നിർബന്ധമായ കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം അത്ഭുതകരമായ ഒരു കാര്യം പറയുകയാണ്, ഫയാലില്ലാഹിൽ അജബ്, എന്തൊരു അത്ഭുതമാണ് അല്ലാഹുവേ കാര്യം. അദ്ദേഹം തന്നെ പറയാം, ഫയാലില്ലാഹിൽ അജബ്, എന്ത് അത്ഭുതമാണ് കാര്യം. ഇദാ കാന അഖ്ലുഹു യുജബ് അലൈ അൻ ഇൻഖാദ ലി തബീബ് യഹൂദി ഫീമാ യുഖ്ബറു ബിഹി മിൻ ഖവൽ അദവിയ. അദ്ദേഹം പറയുകയാണ്, ഈ ബുദ്ധി കൊണ്ട് പ്രമാണത്തെ നിഷേധിക്കുന്ന ആളുകൾ അവരെ തന്നെ നിനക്ക് കാണാൻ സാധിക്കും ഒരു യഹൂദനായ ഡോക്ടറുടെ അടുക്കൽ പോയി കഴിഞ്ഞാൽ ആ ഡോക്ടർ അവനോട് പറയണം ഇന്ന മരുന്ന് കഴിച്ചാൽ നിനക്ക് രോഗം മാറും, ആ മരുന്ന് നീ കഴിക്കേണ്ടത് ഇങ്ങനെയാണ്,
ആ മരുന്ന് നീ കഴിക്കുമ്പോ പിന്നെ ഭക്ഷണത്തിന് മുന്നേ മൂന്ന് പ്രാവശ്യം, ഭക്ഷണത്തിന് ദിവസം മൂന്ന് നേരം, അത് ഭക്ഷണത്തിന് മുന്നേ, ഈ മരുന്ന് ഭക്ഷണത്തിന് ശേഷം, ഈ മരുന്ന് കഴിച്ചാൽ ഇന്ന ഇന്ന ഫലങ്ങളാണ് ഉണ്ടാവുക എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്താണ് ചെയ്യുന്നത്? അയാൾ അതിന് പൂർണ്ണമായി കീഴൊതുങ്ങുകയാണ്. മാത്രമല്ല, ഡോക്ടർമാർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ വേദന ഉണ്ടാക്കുന്ന കാര്യമുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, കഴിക്കണവന് തന്നെ അറിയാം അത് ശരീരത്തിന് കേടാണ്. എന്നാൽ കൂടി ഡോക്ടർ പറഞ്ഞാൽ നമ്മളിത് കഴിക്കാൻ, ഇത് ബുദ്ധിമുട്ടാണ് നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് കേടുള്ള കാര്യമാണ് അതിൽ ചില കാര്യങ്ങൾ. മാത്രമല്ല, പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വേദനയും കൂടി ഉണ്ട്. എന്നാൽ കൂടി ഡോക്ടർ പറഞ്ഞല്ലേ, ഇപ്പൊ നമ്മൾ ഡോക്ടർ പറഞ്ഞല്ലേ, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്തുകൊടുക്കുന്നു. കാര്യം ഡോക്ടർ പറയുന്ന കാര്യം വേദനയുടെ കാര്യം മാത്രമല്ല, അതിന്റെ ഒപ്പം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയുകയാണ്, മാത്രമല്ല അതോടൊപ്പം തന്നെ ബിഅന്നഹു യുഖ്തിഉ കസീറൻ, എത്രയോ തവണ ഈ ഡോക്ടർക്ക് ഏതൊക്കെയോ രോഗികളെ ചികിത്സിച്ചപ്പോൾ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല അന്ന കസീറൻ മിനൽ നാസ് ലാ യഷ്തി ബിമാ യസിഫു ത്തബീബ്, എത്രയോ രോഗികൾ അയാളുടെ അടുക്കൽ പോയപ്പോൾ അവർക്ക് രോഗം മാറിയിട്ടില്ല, ആ ഡോക്ടറുടെ അടുക്കല നമ്മൾ ഈ പോകുന്നത്. ബൽ യകൂൻ ഇസ്തിഅമാലുഹു ലിമാ യസിഫു സബബ് മിൻ അസ്ബാബി ഹലാക്കി, മാത്രമല്ല മൂപ്പര് കൊടുത്ത മരുന്ന് കഴിച്ചിട്ട് ചിലത് ആൾക്കാർ മരിക്കാൻ ചെയ്തിട്ടുണ്ട് അല്ലേ. എത്രയോ രോഗികൾ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ പോകുന്നു, നല്ല പ്രഗത്ഭനായ ഡോക്ടർ, മൂപ്പര് അന്ന് കൊടുത്ത മരുന്ന് ശരിയായില്ല, അയാൾ മരിച്ചു. അങ്ങനെ വരെയുന്ന വ അൻ അസ്ബാബൽ മൗത്തി അത്ലാഫുൽ അതിബ്ബ, ഇതൊക്കെയും പറയാൻ, എത്രയോ രോഗികളുടെ മരണത്തിന് കാരണം ഡോക്ടർമാരുടെ അബദ്ധമാണ് അല്ലെ. പല ആളുകളും മരിക്കാൻ കാരണം എന്താ? ഡോക്ടർമാരുടെ അബദ്ധമാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, ഫക്കം ലഹും മിൻ ഖതീരി നസ്കനൂഹുൽ മഖാബിർ, എത്ര എത്ര ആളുകളെയാണ് അവർ ഖബറിന്റെ ഉള്ളിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഡോക്ടർമാര് കാരണം, അവരെ മരുന്ന് വെച്ചിരുന്നു പറഞ്ഞിട്ട് അല്ലെ, എത്ര എത്ര ആളുകളാണ്. എന്നാൽ കൂടി ഈ മനുഷ്യൻ ആ ഡോക്ടറിന്റെ അടുക്കൽ പോയിട്ട് മൂപ്പര് പറഞ്ഞതൊക്കെ അതേപോലെ അനുസരിച്ച് കറക്റ്റ് ടൈമിൽ മരുന്ന് കഴിക്കും. കാരണം എന്താണ്? അവൻ പറയുന്ന ന്യായം എന്താണ്? എനിക്ക് ഞാനിക്ക് ഡോക്ടർ വെച്ചില്ല, ഡോക്ടർ വിഭാഗം പഠിച്ചിരുന്ന മനുഷ്യനല്ലേ, മൂപ്പര് പറയുന്ന എന്തായാലും നമ്മൾ കേൾക്കണ്ടേ എന്ന് പറഞ്ഞ് അനുസരിച്ച് കൊടുക്കുകയാണ്. എന്നാൽ ഇബ്നു ഖൈം റഹിമഹുള്ള പറയുന്നു, വകൈഫ ലാ യസ്ലുഖു ഹാദൽ മസ്ലക് മഅ റുസുൽ സലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം വഹും സാദിഖൂൻ മുസദ്ദിഖൂൻ. ഡോക്ടറോട് ഈ സമീപനം സ്വീകരിക്കുന്നവർക്ക് എന്തുകൊണ്ട് പ്രവാചകന്മാർ ജനങ്ങളിൽ ഏറ്റവും സത്യവാൻമാരും അള്ളാഹു സുബ്ഹാനഹു വതആല സത്യപ്പെടുത്തിയവരുമായ പ്രവാചകന്മാരോട് എന്തുകൊണ്ട് അവർക്ക് ഈ മാർഗം സ്വീകരിച്ചുകൂടാ? ഡോക്ടർ പറഞ്ഞതൊക്കെ അംഗീകരിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിച്ചുകൂടാ? അല്ലെ, ഡോക്ടറോട് കണക്കിന് നൂറിലൊന്ന് കാണിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞു. അപ്പൊ മനുഷ്യന്റെ ബുദ്ധിയിൽപ്പെട്ടതാണ്, നമ്മളെക്കാൾ അറിവുള്ള ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കുക. ഡോക്ടർ പറയാം നിങ്ങളുടെ H2O മറ്റേതായിട്ടുണ്ട്, മറ്റേതായിട്ട് കാർബൺ അങ്ങനെ ആയിട്ടുണ്ട്, ഷുഗർ ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു, ചില ആളുകൾക്ക് അതൊന്നും മനസ്സിലാവില്ല. എന്നാലും ഡോക്ടർ പറഞ്ഞൊക്കെ കേട്ടിട്ട് പോലെ തന്നെ, കാരണം നമ്മുടെ ബുദ്ധിയിൽപ്പെട്ടതല്ലാതെ നമ്മൾ പഠിച്ചിട്ടില്ല ആ വിഷയം. ഡോക്ടർ പഠിച്ച MBBSന്റെ നാലാം വർഷത്തിൽ പഠിച്ച കുറെ പിന്നെ സാങ്കേതിക പദങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞാൽ നമ്മളിങ്ങനെ തൊള്ളി നോക്കി നിൽക്കാന്നല്ലാതെ വേറെ നിർത്തിയില്ല, കാരണം നമുക്കറിയില്ല. അള്ളാഹുവിന്റെ ദീനിനെ പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതങ്ങ് നേരെ വിശ്വസിക്കുക എന്നതല്ലാതെ പിന്നെ ഒരു മുസ്ലിം എന്താണ് ചെയ്യേണ്ടത്? അതാണ് യഥാർത്ഥത്തിൽ ബുദ്ധി. പ്രവാചകന്മാർ നമ്മൾക്ക് അറിവുള്ളവരാണ്. ആ പ്രവാചകന്മാർ ഒരു കാര്യം പറഞ്ഞാൽ അവരുടെ വാക്കുകൾക്ക് പൂർണ്ണമായി കീഴൊടുങ്ങുന്നവനാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടുതൽ അടുപ്പമുള്ളവരാണ്, കൂടുതൽ ബുദ്ധിയുള്ളവർ എന്ന് അഹ്ലു സുന്ന വൽ ജമാഅ പറയുന്നത്. ഇബ്നു ഖൈം റഹിമഹുള്ള പറയുന്നു, കുല്ലമാ കാന റജുലു അന റസൂലി അബഅദ് കാന അഖ്ലുഹു അഖല്ല വഅർശദ്. ഏതൊരു മനുഷ്യൻ പ്രവാചകനോട് എത്രമാത്രം അകലുന്നുവോ അത്രമാത്രം, ശരിക്കും നിങ്ങൾ ചിന്തിക്കണം, ശരിക്കും ഈ വാക്കിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. വകുല്ലമാ കാന റജുലു അന റസൂലി അബഅദ് കാന അഖ്ലുഹു അഖല്ല വഅർശദ്. പ്രവാചകനിൽ നിന്നും അദ്ദേഹത്തിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും ഒരാൾ എത്രമാത്രം അകലുന്നുവോ അത്രമാത്രം അയാളുടെ ബുദ്ധി ഫസാദിലും കുഴപ്പത്തിലും അയാളുടെ ബുദ്ധി കുറവുമാണ്. നബിയോട് എത്ര അകലുന്നു അത്ര ബുദ്ധി കുറഞ്ഞാണ്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവനാരാണ്? അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്ര ബുദ്ധി ഉണ്ടായത്? അദ്ദേഹം റസൂലിനോട് ഏറ്റവും അടുത്തവൻ. പിന്നീട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ അടുത്തവരാണ്? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അന്ന റജുലൻ ഖദ് റകിബ ബഖറതൻ ഫവറദഹ. ഒരു മനുഷ്യൻ അയാൾ ഒരു പശുവിന്റെ മേലെ കയറിയിരുന്നു, എന്നിട്ട് അതിനെ അടിച്ചു നടക്കാൻ വേണ്ടിയിട്ട്. കുതിരന്റെ മേലെ കയറിയിരുന്ന പോലെ പശുവിന്റെ മേലെ കയറിയിട്ട് അതിനെ അടിച്ചു. ഫഖാലത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവൾ പറഞ്ഞു, അവൾ പറഞ്ഞു തന്നെ പശു പറഞ്ഞു, ഇന്നാ ലൻ നുഖ്ലഖ് ലിഹാദാ, ഞങ്ങൾ ഇതിനുവേണ്ടിയല്ല സൃഷ്ടിച്ചിട്ടുള്ളത്, ഇന്നാ ലൻ നുഖ്ലഖ് ലിഹാദാ, ഞങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് കൃഷിക്ക് വേണ്ടിയാണ്, കൃഷിക്ക് മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ സൃഷ്ടിച്ചത്. അപ്പൊ ഇത് കേട്ടപ്പോ മുന്നിരിക്കുന്ന സഹാബികൾ സുബ്ഹാനല്ലാഹ് ബക്കറത്തുൻ തകല്ലം, സുബ്ഹാനല്ലാഹ് റസൂലേ പശു സംസാരിക്കേ, എന്താ ഈ പറയുന്നത്. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉമിനു ബിഹാദാ വഅബൂബക്കറു വഉമർ, ഞാനും അബൂബക്കറും ഉമറും ഇതിൽ വിശ്വസിച്ചിട്ടുണ്ട്. ഹദീസ് ഉദ്ദേശിച്ച് അബൂ ഹുറൈറ പറയുന്നു, ആ സന്ദർഭത്തിൽ അബൂബക്കറും ഉമറും ആ സദസ്സിലില്ല. റസൂലിനെ കരയാം, അബൂബക്കറും ഉമറുമാണ് ഏറ്റവും ബുദ്ധിയുള്ളവർ. അവരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? സല്ലല്ലാഹു എന്ത് പറയും അത് അംഗീകരിക്കുക എന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രശസ്തമായ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ, അവ ഖാല ദാലിക്, ഇസ്ലാം മിഹ്റാജിനെ പറ്റി പറഞ്ഞു, അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടോ? നാം പറഞ്ഞിട്ടുണ്ട്. ലൈൻ ഖാല ദാലിക ലഖദ് സദഖ്, അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ആ വാക്ക് കാരണത്തിൽ അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് ലഭിച്ചു. ആ വാക്ക് കാരണത്തിൽ അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഏറ്റവും വലിയ സ്ഥാനം ലഭിച്ചു. ആ വാക്ക് കാരണത്താൽ അദ്ദേഹത്തിന് സ്വർഗത്തിന്റെ എട്ട് വാതിലുകൾ എന്ന് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ആ വാക്ക് കാരണത്താൽ അദ്ദേഹം ഔലിയാക്കളിൽ ഏറ്റവും പ്രമുഖനായി. ആ വാക്ക് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ സമയത്ത് പറഞ്ഞു, ഇന്ന അമലല്ലാഹി അലൈഹി ബിമാലിഹി വസുഹ്ബത്തി വബിനഫ്സി അബൂബക്കറിൻ, എനിക്ക് ഏറ്റവും കൂടുതൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജീവിതം കൊണ്ടും ഏറ്റവും കൂടുതൽ ഞാൻ സഹായിച്ച അബൂബക്കറാണ്. ആ വാക്കുകൊണ്ടാണ് അതൊക്കെ ലഭിച്ചത്. ലൈൻ ഖാല ദാലിക ലഖദ് സദഖ്, റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നി ഉസദ്ദഖുഹു ഫീമാ അബഅദ മിൻ ദാലിക്, ഉസദ്ദഖുഹു ഫീ ഖബ്രി സമാ, ഇതിനേക്കാൾ വലിയ കാര്യം ഞാൻ അദ്ദേഹത്തിന്റെ വിശ്വസിക്കുന്നുണ്ട്, ആകാശ ലോകത്തു നിന്ന് അദ്ദേഹത്തിന് വഹി ലഭിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നാണോ ഇത്? അദ്ദേഹമാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയുടെ മുന്നിൽ അദ്ദേഹം കുഴിയൊതുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു, സഅക്മലുൻ നാസി ഉഖൂലൻ അത്ബാഉർ റുസുൽ, അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവർ പ്രവാചകന്മാരെ പിൻപറ്റുന്നവരാണ്. അഫ്സദുഹും ഉഖൂലൻ അൽമുഅരിദു അൻഹും, ഏറ്റവും ബുദ്ധി മോശമായിട്ടുള്ളവർ അവരുടെ കൂട്ടത്തിൽ പ്രവാചകനെതിരെ തിരിയുന്നവരാണ്. വഅമ്മ ജാഊ ബിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിന് എതിരെ തിരിയുന്നവരാണ്. വലിഹാദാ കാന അഹ്ലുസ് സുന്നത്തി വൽ ഹദീസ് അഅ്ഖലുൽ ഉമ്മത്തി വഹും ഫി ത്വായിഫി കസ്സഹാബത്തി ഫിന്നാസ്. ഇതൊക്കെ പറഞ്ഞ ആ വാക്ക് ശരിക്കും കാണാതെ പിടിക്കേണ്ട വാക്കാണ്. അദ്ദേഹം പറയുന്നു, വലിഹാദാ കാന അഹ്ലുസ് സുന്നത്തി വൽ ഹദീസ്, സുന്നത്തിന്റെയും ഹദീസിന്റെയും ആളുകൾ ഇതുകൊണ്ട് തന്നെയാണ് അഅ്ഖലുൽ ഉമ്മ, ഉമ്മത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളത് വിൽക്കൽ. അഹ്ലുസ് സുന്നത്തിന്റെ വക്താക്കളെ അഭിമാനിച്ചുകൊള്ളുക. നിങ്ങളെ എത്ര തവണ, ആയിരം തവണ ഈ ബുദ്ധിയില്ലാത്തവർ നിങ്ങളെ ബുദ്ധിയില്ലാത്തവർ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ കൂടി സന്തോഷിച്ചുകൊള്ളുക, നിങ്ങളാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവർ. കാരണം ബുദ്ധിയുള്ളവർക്ക് കീഴൊതുങ്ങുക എന്നത് ബുദ്ധിയുള്ളവന്റെ ലക്ഷണമാണ്. വിഡ്ഢികൾ മാത്രമേ ബുദ്ധിയുള്ളവൻ പറയുന്ന കാര്യം, ഓ എന്ത് പട്ടത്തരാവൻ പറയുന്നത്, ചില ആൾക്കാർ പറയുന്നേ ഇപ്പോ ഏതെങ്കിലും പിന്നെ ശാസ്ത്രജ്ഞന്മാരോ മറ്റോ ഇത്രയും കാലത്ത് കണ്ടുപിടിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് വന്ന് പറഞ്ഞാൽ നാട്ടുകാർ പറയും, എന്ത് പൊട്ടത്തരാവൻ പറയുന്നു എന്ന് പറയും. പണ്ട് റേഡിയോ കണ്ടുപിടിച്ചപ്പോ വലിയ അത്ഭുതമായിരുന്നത്, അതുകൊണ്ടാ പണ്ഡിതന്മാർ പറഞ്ഞത്. പിന്നെ ആളുകളുടെ അറിവിന്റെ ഏറ്റക്കുറച്ചിലാണത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവർ മുസ്ലിം ഉമ്മത്തിനിടയിലുള്ള കക്ഷികൾക്കിടയിലുള്ള സ്ഥാനം, കസ്സഹാബത്തി ബൈനന്നാസ്, അക്കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ സഹാബികൾക്ക് എത്ര സ്ഥാനമുണ്ടായിരുന്നോ അത്ര സ്ഥാനമാണ് അഹ്ലു സുന്ന വൽ ഹദീസിനുള്ളത്. അതുകൊണ്ട് ഒന്നാമത്തെ മറുപടി, അറിവുള്ളവർക്ക് കീഴൊതുങ്ങുക എന്നത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമാണ്. ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് ചോദിക്കാനുള്ളത്, ബുദ്ധിയിലേക്ക് കാര്യങ്ങൾ മടക്കണം. എന്റെ ബുദ്ധിക്ക് യോജിച്ചേ ഞാൻ സ്വീകരിക്കുള്ളൂ, എന്റെ ബുദ്ധിക്ക് യോജിക്കാത്ത ഞാൻ സ്വീകരിക്കില്ല. നമ്മുടെ ഇടയിൽ വ്യാപകമായിട്ടോ നിങ്ങൾ ശരിക്കും കേരളത്തിലുള്ള കക്ഷികളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, സംഘടനകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഏത് സംഘടനക്കാൻ, ഏത് കക്ഷിക്കാൻ, അതെ കുറച്ചാളുകളല്ലാതെ ബുദ്ധി പ്രമാണത്തിന് മേൽ മുന്തിക്കുക എന്ന സ്വഭാവമില്ലാത്ത ഏതെങ്കിലും ഒരു കക്ഷി നിങ്ങളുടെ നമ്മുടെ നാട്ടിൽ എല്ലാരെ കുറിച്ചും നിങ്ങൾ ചിന്തിച്ചു, എല്ലാരെ കുറിച്ചും അവനോട് ആയത്ത് പറഞ്ഞവൻ പറയും ആയത്തിന് ഇങ്ങനെയാണ് വിവക്ഷ, അല്ലെങ്കിൽ ആ ആയത്തിന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ആ ആയത്തിന് അത് ഈ ഹദീസിനെതിരല്ലേ, ഇങ്ങനെ പറയാത്ത ഏതെങ്കിലും കക്ഷിയുണ്ടോ? കേരളത്തിൽ നാട്ടിലും മുഴുവൻ അങ്ങനെ തന്നെ, ലോകത്തും മുഴുവൻ അഹ്ലു സുന്ന വൽ ജമാഅത്ത് ഇൻഷാല്ലാ നമ്മൾ അതിലേക്ക് കടക്കും. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, ബുദ്ധിയിലേക്ക് കാര്യങ്ങൾ മടക്കണമെന്ന് പറയുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ള, ആരുടെ ബുദ്ധിയിലേക്കാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളെ മടക്കേണ്ടത്? ആരെ ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കേണ്ടത്? അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നു, യക്തീക ദലീലൻ അലാ ഫസാദി ഖൗലി ഹൗല, ബുദ്ധി കൊണ്ട് പ്രമാണത്തെ മുന്തിക്കണമെന്ന് പറയുന്ന ആളുകളുടെ വാദത്തിലുള്ള അബദ്ധം നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ തെളിവ് മാത്രം മതി. أنه ليس لواحد منهم قاعدة مستمرة فيما يحيله العقل. അവരിൽ ഒരാൾക്ക് പോലും ഒരു നിശ്ചിതമായ നിയമം പറയാനില്ല. ഏതൊക്കെയാണ് ബുദ്ധി അംഗീകരിക്കുന്നത്, ഏതൊക്കെയാണ് ബുദ്ധി അംഗീകരിക്കാത്തത്, ഇത് ആളുകൾക്ക് ശരിക്കും പരിശോധിച്ചോളൂ. ഈ അടുത്ത് സിഹ്റ് ബാധിക്കുന്ന തൊട്ട് സിഹ്റ് ബാധിക്കുന്ന വിഷയം അത് സംസാരിച്ചപ്പോ സിഹ്റ് ബാധിച്ച ഹദീസ് പറഞ്ഞു. ബൊമാകെ കൊറേ മടപുരിയുള്ള സ്ഥലം അക്കു കൂടി ഇറങ്ങി ഇറങ്ങിയിട്ട് പരിപാടി കഴിഞ്ഞപ്പോ പിന്നെ ഓരോ ചോദ്യം ചോദിക്കാൻ മതി ഇവരൊക്കെ കൂടി. അപ്പോ ഒരുത്തൻ വന്നിട്ട് എന്റെ കുഞ്ഞു നിന്നിട്ട് പറഞ്ഞ് പിന്നെ സിഹ്റ് ബാധിക്കെ കത്തിയോണ്ടിട്ട് കുത്തിയാ മനസ്സിലാവും എന്താ ഇപ്പൊ കൊലപാതകത്തിന് കാരണം. സിഹ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു വിടല്ലേ, നമ്മളത് കാണുന്നില്ലല്ലോ, സാമാന്യ ബുദ്ധിക്ക് തന്നെ വിളിക്കുന്നില്ല. അപ്പൊ ഒരുത്തന് സിഹ്റ് തന്നെ ബാധിക്കില്ലാണ്, ഒരുത്തന്റെ ഭാഗം സിഹ്റ് ബാധിക്കുന്നില്ല. അപ്പൊ എന്നൊപ്പം വന്ന രണ്ടാമത്തെ അങ്ങനെ പറയരുത്, സിഹ്റ് ബാധിക്കും, പക്ഷെ റസൂലുള്ളാഹിക്ക് സിഹ്റ് ബാധിച്ചു എന്നത് പറ്റില്ല, അത് പറയാൻ പാടില്ല. ഇവരമ്മി തന്നെ അഭിപ്രായത്തിൽ ഏതൊക്കെ പേർക്ക് ബുദ്ധിക്ക് യോജിക്കാൻ ബുദ്ധിക്ക് യോജിക്കാൻ പറ്റില്ല അവർക്കെന്നെ അറിയില്ല. ഒരുത്തം പറയും അവരുടെ കൂട്ടത്തിൽ നിന്ന് സിഹ്റ് ബാധിക്കുന്നല്ലോ നമുക്ക് അംഗീകരിക്കാം, പക്ഷേ എനിക്ക് സിഹ്റ് ബാധിച്ചു എന്ന് പറ്റില്ല. വേറൊരുത്തം പറയും സിഹ്റ് ബാധിക്കാന്നുള്ള തന്നെ പറ്റില്ല. അപ്പൊ ഏതാ നിങ്ങളെ ബുദ്ധി? അതുകൊണ്ടാണ് വലൈസ ലഹും അന്നഹു ലൈസ ലിവാഹിദിൻ മിൻഹും ഖാഇദ മുസ്തമിറ, ഏതൊക്കെയാണ് ബുദ്ധിക്ക് യോജിക്കുന്നത് എന്നതിന് പ്രത്യേകമായ ഒരു നിശ്ചിതമായ കായിക ഒരിക്കില്ല. അവരോട് പറയണം ഏതൊക്കെ, അവരോട് ചോദിക്കണം ഏതൊക്കെ നിങ്ങളെ ബുദ്ധി അംഗീകരിക്കുന്ന പറഞ്ഞാൽ ഇത് പറയാൻ പറ്റൂല. മാത്രമല്ല അവരുടെ കൂട്ടത്തിൽ ഒരുത്തം പറയും ഇത് ബുദ്ധിക്ക് യോജിച്ചതാണ്, അപ്പൊ ഓരോരുത്തരും പറയും അത് ബുദ്ധിക്ക് പറ്റൂല. അവർ തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസത്തിനാണ്. ഓ എന്തൊരു നാശമാണിത്! ആരുടെ ബുദ്ധി കൊണ്ടാണ് ഞാൻ ഖുർആനും സുന്നത്തും അളന്നു നോക്കേണ്ടത്? ആരുടെ ബുദ്ധി കൊണ്ട് അളന്നു നോക്കണ്ടേ? ഇവരെ ചെയ്യുന്ന ബുദ്ധി കൊണ്ടാ? അവരുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ നോക്ക് ശരിക്കും ബുദ്ധിയുടെ. അതുകൊണ്ടാണ് ഇൻഷാ അള്ളാഹ് നമുക്ക് ഈ പണ്ഡിതന്മാരുടെ വാക്കുകൾ അത് കൂടുതൽ വായിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞത്, ഇബ്നു മത്ത അദ്ദേഹത്തിന്റെ ഇബാനയിൽ ഉദ്ധരിക്കുന്നതായി കാണാം, അവ കുല്ലമാ ജാഅനാ റജുലുൻ അജ്ദലു മിൻ റജുലിൻ തറക്നാ മാ ജാഅനാ ബിഹി ജിബ്രീലു ഇലാ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിജദലി ഹൗലാ. അദ്ദേഹം പറഞ്ഞ വലിയൊരു പാഠമാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹു പറയുകയാണ്, അവ കുല്ലമാ ജാഅനാ റജുലുൻ അജ്ദലു മിൻ റജുൽ, ഒരു മനുഷ്യനേക്കാൾ കൂടുതൽ നന്നായി തർക്കിക്കാൻ സാധിക്കുന്ന മറ്റൊരു മനുഷ്യൻ വന്നാൽ തറക്നാ മാ ജാഅനാ ബിഹി ജിബ്രീലു ഇലാ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ദൂതനായ ജിബ്രീൽ അലൈഹി സ്വലാം റസൂലുള്ളാഹിക്ക് കൊണ്ടുകൊടുത്ത വഹി നമ്മൾ നിഷേധിക്കണമെന്നാണോ ഇവർ പറയുന്നത്? അപ്പൊ നിങ്ങളിൽ ഒരാൾ വന്നിട്ട് അയാൾ ഇന്ന് വരെ പ്രസംഗിച്ചു, ഇപ്പൊ ഞാൻ ഇന്ന് പ്രസംഗിച്ചു, അപ്പൊ എന്റെ ബുദ്ധിക്ക് അനുകൂലമായ കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടൊക്കെ പറ്റും, ഇതൊക്കെ പാടില്ലാത്തതാണ്, ഇതൊന്നും ബുദ്ധിക്ക് വെച്ചിട്ടുണ്ടല്ല, ഞാൻ ഇന്ന് പ്രസംഗിച്ചു പോയി. നാളെ ഇന്നേക്കാൾ ബുദ്ധിയുള്ള വേറെ ഒരുത്തമ്മ അത് ഇന്നേക്കാൾ നന്നായിട്ട് പ്രസംഗിക്കാനും അറിയാം, ജനങ്ങൾക്കിടയിൽ നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നന്നായിട്ട്. അപ്പൊ അവൻ പറഞ്ഞു നോക്കി, അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം ഇന്നലെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യം ഇന്ന് ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ഇന്ന് ഇന്നലെ ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യം ഒന്ന് ബുദ്ധിക്ക് യോജിക്കുന്നു. ഓർക്ക് ബുദ്ധി വ്യത്യസ്തമാണ്. ആളുകൾ വരുന്നതനുസരിച്ചിട്ട് വാഹി ഒരു ഉറപ്പുണ്ടാവില്ല, ഇന്നലെ തള്ളിയ ഇന്ന് സ്വീകരിക്കേണ്ടി വരും, ഇന്ന് സ്വീകരിച്ച് നാളെ തള്ളേണ്ടി വരും. ബുദ്ധിമുട്ട് എടുക്കുന്നതുകൊണ്ട് അനസിന്റെ മേലെ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഖുർആൻ സുന്നത്ത് എന്ത് പറഞ്ഞു അതിന്റെ മേലെ ഉറച്ചു നിൽക്കുന്നവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇമാമുസ് സുന്ന ഇബ്നു ഖുതൈബത്തുദ്ദൈനവരിയു അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു وقد كان يجبما يدعونه من معرفه القياس واعداد الات النظر الا يختلف كما لا يختلف الحساب والمصاح والمهندسون. ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ വിലയിരുത്തണമെന്ന് പറയുന്ന ഇവരുടെ വാദപ്രകാരമാണെങ്കിൽ കണക്ക് നോക്കുന്ന ആളുകൾ, കണക്കിന്റെ ആളുകൾ, പിന്നെ മാത്തമാറ്റിക്സ് മറ്റേ കണക്കല്ല, ഇസ്മിന്റെ കണക്കല്ല, കണക്ക് മാഷന്മാരെന്ന് പറയാം, അങ്ങനെയുള്ള ആളുകളും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ചെയ്യുന്നത് പോലെ ഇവർക്കും എന്ത് ചെയ്യാൻ പാടില്ല, അബദ്ധം സംഭവിക്കാൻ പാടില്ല, ഇവർക്കിടെ ഹൈപ്പനറ്റിസ് ഉണ്ടാവാൻ പാടില്ല. രണ്ടും രണ്ടും, രണ്ടേ പ്ലസ് രണ്ട് എന്നുള്ളത് നാലാണ്, എല്ലാവർക്കും നാല് തന്നെയാണ്, അത് ആളുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല, അത് കാലാകാലം നാല് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നില്ല, രണ്ടേ പ്ലസ് രണ്ട് നാല് തീരുമാനമായ കാര്യം. ഇവർ പറയുന്ന പ്രകാരം ബുദ്ധി എന്നത് അങ്ങനെ കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള മാനദണ്ഡമായിരുന്നെങ്കിൽ കണക്ക് നോക്കുന്ന ആളുകൾ, കണക്ക് കൂട്ടുന്ന ആളുകൾക്ക് തെറ്റ് സംഭവിക്കാത്തതുപോലെ തന്നെ ഇവർക്കും തെറ്റ് സംഭവിക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ അവരുടെ അവസ്ഥ എന്താണ്? സമാബാലുഹും അക്സറുന്നാ ഇഖ്തിലാഫ. എന്നാൽ അവരുടെ അവസ്ഥ എന്താണ്? ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഭിപ്രായത്തെ സ്വീകരിക്കാൻ. നിങ്ങൾ ശരിക്കും പരിശോധിച്ചോ, ഇവിടെ കൈമോന്റെ വാക്കുകൾ കുറച്ചുകൂടി വായിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. لا يجتمع اثنان من رؤسائهم على امر واحد في الدين. അവരുടെ കൂട്ടത്തിലെ നേതാക്കന്മാർക്ക് പോലും അവർക്ക് ദീനിലെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ വരെ അവർക്ക് യോജിപ്പുണ്ടാവില്ല. ശരിക്കും നിങ്ങൾ നോക്കിക്കോ, ഒരു വിഭാഗം പറയും ജിന്നുണ്ട്, വേറൊരു വിഭാഗം പറയും ജിന്നില്ല, വേറൊരു വിഭാഗം പറയും ജിന്ന് ബാക്ടീരിയ, വേറൊരു വിഭാഗം പറയും ജിന്നെന്ന് പറഞ്ഞാൽ അത് ഗ്രാമീണ ജീവികളാണ്. എത്ര അഭിപ്രായം, ഇത് നേതാക്കന്മാർ മാത്രം പറഞ്ഞ അഭിപ്രായം. അപ്പൊ പിന്നെ ഇവരെ കീഴിൽ അണിനിരക്കുന്ന സാധാരണക്കാരെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് നിങ്ങളോട് പറയാം, ആരാണെങ്കിലും ഇത് കേവലം ആരെങ്കിലും ആക്ഷേപിക്കണം, നമ്മളെ നമ്മുടെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കണം. എപ്പോഴും അങ്ങോട്ട് മാത്രം ചൂണ്ടുന്നതിന് മുന്നേ നമ്മളും നമ്മളെ കുറിച്ച് ചിന്തിക്കണം. നഫ്സിനെതിരെ പ്രമാണത്തിനെതിരെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ മറുപടി പറയാൻ പാടില്ല. അതന്നെയാണ് ദുഃഖം പറയുന്നത്. അവരേതായാലും കേൾക്കാൻ തയ്യാറുമല്ല, അതിട്ട് അംഗീകരിക്കാൻ അള്ളാഹു ഹിദായത്ത് കൊടുക്കുന്നവരല്ലാതെ. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത്, ഫതഅമ്മൽ അയ്യ മസ്അലത്തിൻ അറത്ത മിൻ മസായിലിഹി വദലായിലിഹി തജിദുഹും മുഖ്തലിഫീന ഫീഹാ ഗായത്തുൽ ഇഖ്തിലാഫ്. ഫതഅമ്മൽ, അതുകൊണ്ട് നീ ചിന്തിക്കുക, അയ്യ മസ്അലത്തിൻ, ഏതെങ്കിലും ഒരു കാര്യം അവരുടെ ഇടയിൽ അവർ വലിയ വിഷയമായി കൊണ്ടു നടക്കുന്ന എന്ത് വിഷയം വേണമെങ്കിലും നീ ചിന്തിച്ചോ, അതിനെക്കുറിച്ച് നീ ആലോചിച്ചോ. തജിദുഹും മുഖ്തലിഫീന ഫീഹി ഗായത്തുൽ ഇഖ്തിലാഫ്, ഏതുവരെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതിന്റെ അതിര് വരെ അവർ പോയിട്ടുണ്ടാവും. എല്ലാ അഭിപ്രായ വ്യത്യാസവും അവർക്കിടയിൽ നിനക്ക് കാണാൻ സാധിക്കും. യഖൂലു ഹാദാ ഖൗലൻ വയൻഖുദുഹുൽ ആഖർ, ഒരുത്തനൊരു വാക്ക് പറയും, അതിന് വേറൊരുത്തൻ മറുപടി പറയും. ഇത് ഇവർക്കിടയിൽ വ്യാപകമായി നമുക്ക് കാണാൻ സാധിക്കുന്ന അഭിപ്രായ വ്യത്യാസത്തിന്റെ അവസ്ഥയാണ്. എന്നാൽ അഹ്ലു സുന്ന വൽ ജമാഅക്കിടയിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അടിസ്ഥാനപരമായ അഖീദയിൽ, വിശ്വാസപരമായ കാര്യങ്ങളിൽ, ഉസൂലുകളിൽ, അടിസ്ഥാന നിയമങ്ങളിൽ അഹ്ലു സുന്ന വൽ ജമാഅയുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഒന്നുപോലും കാണിക്കാൻ പറ്റില്ല. ഒന്നുപോലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കും, ഒരൊറ്റൊന്നുപോലില്ല. അടിസ്ഥാനപരമായ അഖീദയുടെ അള്ളാനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ജിന്നുണ്ടോ ഇല്ലേ, സുഹർ ബാധിക്കോ ഇല്ലേ, നിങ്ങൾ ശരിക്കും പരിശോധിച്ചോ, ഇജ്മാ പറഞ്ഞ കാര്യം അതൊക്കെ. ഇങ്ങനെ അഖീദയുടെ ഉസൂലുകൾ, അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഭിന്നിപ്പ് അഹ്ലു സുന്ന വൽ ജമാഅയുടെ ഇടയിലില്ല. ഇനി അഹ്ലു സുന്ന വൽ ജമാഅയിലെ ചില പണ്ഡിതന്മാരിൽ എന്തെങ്കിലും കണ്ടാൽ തന്നെ അതിന്റെ കാരണം ഒന്നല്ലെങ്കിൽ അവരുടെ മശായിഖുമാർ, അവരുടെ ഉസ്താദുമാരിൽ പെട്ടവരിൽ അഹ്ലുൽ ബിദഅത്തിന്റെ ആളുകളുണ്ടാവും, അവരിത് പഠിച്ചതായിരിക്കും. അല്ലാതെ അഹ്ലു സുന്നയിൽ നിന്ന് ദീൻ പഠിച്ച ആളുകളിൽ അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഒരു അഭിപ്രായത്തിൽ തന്നെ. അതുകൊണ്ടാണ് അഹ്ലു സുന്ന ഏറ്റവും കെട്ടുറപ്പുള്ളവരായിരിക്കും. അവർ തമ്മിൽ എന്ത് വിഷയം വന്നോട്ടെ, ഓ ആകെ പ്രശ്നം, ആകെ ഭിന്നിപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. അവരുടെ ഒരു വിഷയം വരുന്നവർ പരിശോധിക്കുന്നു, നസ്സിൽ എന്താ കണ്ടായി ഒപ്പം നിൽക്കുന്നു, അതല്ലാതെ വേറെ പണിയൊന്നുമില്ല നമുക്ക്. നമുക്കിടയിൽ എന്ത് ചർച്ച വന്നാലും ഹയറാണ്, കാരണം എന്താണ്, ആ വിഷയം മനസ്സിലാക്കാൻ പറ്റിയാൽ അതിന്റെ ഒപ്പം നസ്സിന്റെ ഒപ്പം നിൽക്കുക, പ്രമാണത്തിന്റെ ഒപ്പം നിൽക്കുക എന്നതായിരിക്കണം നമ്മുടെ നിലപാട്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ഏത് അഭിപ്രായ വ്യത്യാസങ്ങളാകട്ടെ, അഭിപ്രായ വ്യത്യാസങ്ങൾ അള്ളാഹുവിനേക്കും റസൂലിലേക്കും അടക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ റസൂൽ വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ നിന്ന് കൈകാര്യകർത്താക്കളെയും, കൈകാര്യകർത്താക്കൾ എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളും ഇസ്ലാമിക രാജ്യ ഇസ്ലാമിക ഭരണകൂടത്തിലെ ഭരണാധികാരികളും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ അയിമത്തുകൾ വിലമാക്കളും. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അയിമത്ത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആളായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിലെ നേതാക്കന്മാർ പണ്ഡിതന്മാരാണ്, പണ്ഡിതന്മാരാണ് നേതാക്കന്മാർ, ഭരണാധികാരികൾ പണ്ഡിതന്മാരാണ്. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ നേതാക്കന്മാരും പണ്ഡിതന്മാരും വെവ്വേറെയായി. കാരണം നേതാക്കന്മാർ എൽമിന്റെ കാര്യത്തിൽ, പക്ഷെ അതേസമയം രണ്ടുപേരെയും മനുസരിക്കണം. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ എന്താണ് തൊട്ടുശേഷം തന്നെ പറഞ്ഞത്? നിങ്ങൾക്കിടെ അഭിപ്രായ വ്യത്യാസം എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെങ്ങോട്ട് മടക്കാൻ പാടില്ല. ഈ ആയത്ത് പല ആളുകളും വളരെ മോശമായി ദുർവ്യാഖ്യാൻ എനിക്ക് ആയത്താണ്. പ്രശ്നം ഉണ്ടായാലും പിന്നെ നേതാക്കന്മാർ പറഞ്ഞതന്നെ അനുസരിക്കാൻ പാടുള്ളൂ, വേറെ ഒടുക്കും തിരിയാൻ പാടില്ല, എന്ത് കണ്ടാലും അവർ വസ്തുക്കെ നോക്കാൻ പാടില്ല. അതെവിടെ നിന്ന് കിട്ടുക? ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു ഈ ആയത്തിൽ വ്യക്തമായ തെളിവുണ്ട്. നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പിന്നെ ഉലുൽ അമറല്ല, പിന്നെ അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. ഉലുൽ അമർ പറയുന്നത് എങ്ങനെ അനുസരിക്കാം? അവർ നസ്സിനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അനുസരിക്കാം. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ സൃഷ്ടിക്ക് അനുസരണമില്ല. ഇനി അപ്പൊ രണ്ടു മറുപടികൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, ഒന്നാമത്തെ കാര്യം, ബുദ്ധിയുള്ള അറിവുള്ളവർക്ക് കീഴടങ്ങുക എന്നത് ബുദ്ധിയുടെ ലക്ഷണമാണ്. രണ്ട്, ബുദ്ധിയിലേക്ക് മടക്കുക എന്നത് സാധ്യമല്ല, കാരണം ആളുകളുടെ ബുദ്ധിയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ആരുടെ ബുദ്ധിയിലേക്ക് മടക്കണമെന്ന ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ആ ചോദ്യത്തിന് ഇവർക്ക് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. മൂന്നാമത്തെ മറുപടി നമുക്ക് പറയാനുള്ളത്, മുൻഗാമികളായ സലഫുകളുടെ ബുദ്ധിക്ക് മുഴുവൻ എതിരായവന്റെ ബുദ്ധിക്കാണ് തകരാറുള്ളത്. ഇവർ നിഷേധിക്കുന്ന കാര്യങ്ങൾ അവയെല്ലാം നിങ്ങൾ പരിശോധിച്ചോളൂ. മുൻഗാമികളായ പണ്ഡിതന്മാർ മുഴുവൻ പേരും സലഫുകളായ പറഞ്ഞ പോലെ ഏറ്റവും ഉത്തമ തലമുറ, എന്റെ തലമുറ, പിന്നീട് ശേഷം വരുന്ന തലമുറ, പിന്നീട് ശേഷം വരുന്ന തലമുറ, ഈ മൂന്ന് തലമുറകളും യോജിച്ച വിഷയങ്ങളാണ് ഇവർ എതിർക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്ർ ബാധിച്ചു എന്ന ഹദീസ്, അതല്ലെങ്കിൽ സിഹ്ർ ബാധിക്കുമെന്ന കാര്യം, അതല്ലെങ്കിൽ ജിന്നു ബാധിക്കുമെന്ന കാര്യം, അതല്ലെങ്കിൽ പിന്നെ ധാരാളം കണക്കിന് അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും, ഞാനത് കൂടുതൽ പറയാത്തതെന്ന് വെച്ചാൽ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ അസ്മ തൗഹീദിന്റെ അസ്മാഉ സിഫാത്ത് ഇവിടെ ചർച്ച ചെയ്താൽ കാണാം ഓരോരോ പുഴുക്കൾ ഇങ്ങനെ കൊന്തുന്നു. അതോടെ ചർച്ച മര്യാദക്ക് ചർച്ച ചെയ്യാത്തതുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ മനസ്സിലാവാത്ത ആ വിഷയത്തിലൊക്കെ ഈ ബുദ്ധിയുടെ ആളുകളുടെ നിലപാട് ഏറ്റവും വൃത്തികെട്ട നിലപാടാണ്. പക്ഷെ എന്താ പിന്നെ നമ്മളത് പറയുന്നില്ല, നമ്മൾ വല്ലാതെ എന്ത് പറയുന്നില്ല, ആളുകളുടെ വല്ലാതെ ചർച്ചയാവുന്നില്ല. അതുകൊണ്ട് പിന്നെ അവരും ഉണ്ടാതിരിക്കുക. കേവലം ജിന്നിന്റെ വിഷയം തന്നെ ചർച്ചയായപ്പോഴത്തേക്ക് ഇമാതിരി ഒറ്റയും കൂടിയായി. എന്തുകൊണ്ടാണ്? അത്ര അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അക്കലാനീയത്തിന്റെ ചിന്താഗതി അടിയുറച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇബ്നു ഖൈം റഹിമഹുള്ള പറയുന്നു, ഇന്നഹു ലാ യഅലമു ആയത്തു മിൻ കിതാബില്ലാഹി വലാ നസ്ഉ സഹീഹ് വന്ന റസൂല സിദ്ദീബി ഉസൂലുദ്ദീൻ ഇജ്തമഅത്തിൽ ഉമ്മത്തി അലാ ഖിലാഫിഹ്. ഖുർആനിലും ഹദീസിലും വന്ന ഏതെങ്കിലും ഒരു കാര്യം, അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് എതിരായി മുസ്ലിം ഉമ്മത്ത് മുഴുവൻ, സലഫുകളായ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ യോജിച്ചതായി ഒരിടത്തും കാണാൻ സാധിക്കുകയില്ല. വഗായത്തു മാ യുഖദ്ദറു ഇഖ്തിലാഫുൽ ഉമ്മത്തി ഫിൽ ഖൗലി ബിമൂജിബിഹി. അതുകൊണ്ട് തന്നെ ഒമൻ ലഹു ഖബറ ബിലദാഹി ബിന്നാസ് വഖാല സലഫ് യഅലമു ഖത്തൻ അന്ന ഉമ്മത്ത് ഇജ്തമഅത്തി അലാ ഖൗലി ബിഹി ഖബ്ല ദുഹൂലിൽ മുഖാലിഫ്. ഒരു ചിന്തിക്കുന്ന മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് എന്ത്? ഈ എതിരു പറഞ്ഞ മനുഷ്യൻ ഏതെങ്കിലും ആയത്തിനോ ഏതെങ്കിലും ഹദീസിനോ, ഉദാഹരണമായി സുഹൃ ബാധിക്കുക എന്ന വിഷയം, സുഹൃ ബാധിക്കില്ല എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടാകുന്നത് വരെ മുസ്ലിം ഉമ്മത്തിനിടയിൽ ആ വിഷയത്തിൽ പ്രത്യക്ഷമില്ല. മുസ്ലിം ഉമ്മത്ത് മുഴുവൻ യോജിച്ച വിഷയത്തിൽ ഒരാൾ മാത്രം എതിർത്തു നിന്നാൽ പ്രശ്നമാർക്കാണ്? മുസ്ലിം ഉമ്മത്തിന് മുഴുവനാണോ അതല്ല ഇയാൾക്കാണോ? ഈ എതിർക്കുന്നവനാണ്. അതുകൊണ്ട് അവന്റെ ബുദ്ധിയാണ് തള്ളേണ്ടത്. മുസ്ലിം ഉമ്മത്തിലെ സലഫുകളായ ആളുകൾ, ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ, അവരെയാണ് നമ്മൾ അംഗീകരിക്കുക, അവരുടെ ബുദ്ധിയിലേക്കാണ് നമ്മൾ തിരിച്ചു പോവുകയും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖൈം റഹിമഹുള്ള പറയുന്നത്, ഫഅയ്യു ദംബിൽ ലിന്നുസൂസ് ഇദാ ഖാലഫത്തു ഉഖൂലു ബഅദിന്നാസ്. ജനങ്ങളിൽപ്പെട്ട ചില ആളുകളുടെ ബുദ്ധിക്ക്, ജനങ്ങളിൽപ്പെട്ട ചില ആളുകളുടെ ബുദ്ധിക്ക് യോജിച്ചില്ല എന്നത് എങ്ങനെയാണ് ഹദീസിന് ഒരു ഏതെങ്കിലും ഹദീസിനോ ഏതെങ്കിലും ആയത്തിനോ ഏതെങ്കിലും നിലക്കുള്ള ന്യൂനതയായി മാറുക? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, ഒരിച്ചിന് മാത്രം മനസ്സിലായില്ല. ഇതിന്റെ അർത്ഥം എന്താ? അവനല്ലേ കുഴപ്പം, ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായിട്ട് ഇവന് മാത്രം മനസ്സിലായിട്ടില്ലെങ്കിൽ? മുസ്ലിം ഉമ്മത്തിന് മുൻഗാമികളായ പണ്ഡിതന്മാരെല്ലാവരും അംഗീകരിച്ചു, ഇവന് മാത്രം പറ്റുന്നില്ലെങ്കിൽ ഇവനാണ് പ്രശ്നം. അതും ബുദ്ധിയുള്ളവരുടെ ലക്ഷണമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, പ്രമാണങ്ങളുടെ അവസ്ഥ ആരൊക്കെ നിഷേധിച്ചാലും അതിന്റെ അവസ്ഥ മുൻകാലഘട്ടത്തിൽ ഒരു കവി പാടിയതുപോലെ എത്രയെത്ര ആളുകളും നേതാക്കന്മാരുമാണ് കടന്നുപോയിട്ടുള്ളത്, അവരൊക്കെ ഈ നാട്ടിലൂടെ നടന്നുപോയി. പർവ്വതം ഉയർന്നു നിൽക്കുന്ന പർവ്വതത്തിന്റെ മേലക്കേറി ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ച് എത്രയെത്ര ആളുകളാണ് പോയത്. പക്ഷെ അവരൊക്കെ മണ്ണടിഞ്ഞുപോയി. പർവ്വതം ഇപ്പോഴും പർവ്വതം തന്നെയാണ്. അതുപോലെ തന്നെയാണ് പ്രമാണത്തിനെതിരെ ആരൊക്കെ തിരിഞ്ഞാലും, അത് എത്ര ബുദ്ധിയുള്ളവനാവട്ടെ ബുദ്ധിയില്ലാത്തവനാവട്ടെ, അത് എത്ര വലിയ പവറുള്ളവനാകട്ടെ, അവനൊക്കെ പ്രമാണത്തിനെതിരെ തിരിഞ്ഞു എന്നതുകൊണ്ട് പ്രമാണത്തിനൊരു കുറവ് സംഭവിക്കാൻ പോകുന്നില്ല. അതെന്നും അതിന്റെ നൂറും നാല നൂറ് വെളിച്ചത്തിനും ഒരു വെളിച്ചമായി അതെന്നും നിലനിൽക്കുന്നതായിരിക്കും. ചില കാര്യങ്ങൾ ഇങ്ങനെ ഒഴിവാക്കി പോവാൻ അതിന്റെ നൂറും നാല നൂറ് വെളിച്ചത്തിനും ഒരു വെളിച്ചമായി അതെന്നും നിലനിൽക്കുന്നതായിരിക്കും. ചില കാര്യങ്ങൾ ഇങ്ങനെ ഒഴിവാക്കി പോവാൻ. ഇനി മാത്രമല്ല, ഇവരിൽ എല്ലാവരും പറയുന്ന കാര്യമാണ് എന്റെ ബുദ്ധിക്ക് യോജിച്ചാൽ ഞാനത് വിശ്വസിക്കാം, എന്റെ ബുദ്ധിക്ക് യോജിച്ചാൽ ഞാൻ വിശ്വസിക്കാം എന്നാണ് ഇവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും പറയാറുള്ളത്. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഹുക്കും, എന്റെ ബുദ്ധിക്ക് യോജിച്ചാൽ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കാഫിറാണ് എന്ന കാര്യത്തിലായി പ്രത്യക്ഷമില്ല. കാരണം നിങ്ങൾ എന്നെ ഉദ്ദേശിച്ചു, ഞാൻ അറബി വായിക്കുന്നില്ല, നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു മനുഷ്യൻ, ഒരാള് അയാൾ പറയാൻ, എനിക്ക് ഇന്നതൊക്കെ നൽകിയാൽ ഞാൻ മുസ്ലിമാകാം, എനിക്ക് ഇന്ന സ്ഥാനം കിട്ടിയാൽ ഞാൻ മുസ്ലിമാകാം, ഇല്ലെങ്കിൽ ഞാൻ മുസ്ലിമാവില്ല, എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് യോജിച്ചത് കിട്ടിയാൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കാം എന്ന് പറയുന്ന ഒരാൾ മുസ്ലിമാണോ? അല്ലേ, മുസ്ലിമല്ല. ഇസ്ലാമിലേക്ക് വരുന്ന മനുഷ്യൻ ഇസ്ലാം പറയുന്ന കാര്യങ്ങൾക്ക് യോജിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഇസ്ലാം അയാൾക്ക് യോജിക്കുകയല്ല. അപ്പോൾ ഒരാൾ പറയുകയാണ് എന്റെ ബുദ്ധിക്ക് യോജിച്ചാൽ ഞാനിതൊക്കെ സ്വീകരിക്കാം എന്ന് പറയുന്നവൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് യോജിക്കാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ നിങ്ങളോട് യോജിക്കൂ എന്ന് പറയുന്നവനെ പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്നിട്ട് പറയുന്നു, നബിയേ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭേദഗതിയൊക്കെ ഉണ്ട്, ആ ഭേദഗതിയൊക്കെ വരുത്താനെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമാണോ കാഫിറാണോ? കാഫിറാണെന്ന കാര്യം തീരുമാനമുണ്ട്, വേറെന്തിനാ സംശയം? അപ്പോൾ അങ്ങനെ വിശ്വസിക്കുക എന്ന ആ വർത്തമാനം യഥാർത്ഥത്തിൽ കുഫറിന്റെ വർത്തമാനമാണ്. അങ്ങനെ പറയുന്ന ആളുകൾ കാഫിറാണെന്ന് നമ്മൾ നേരെ മുഖത്തേക്ക് പറയാൻ പാടില്ല. അങ്ങനെ ഒരാളെ കാഫിറാണെന്ന് വിളിക്കാൻ പാടില്ല. പക്ഷേ അത് ആ പ്രവർത്തനം എന്താണ്? കുഫറാണ്. നമ്മൾ ഏതുപോലെ അതല്ലാത്തവരെ വിളിച്ചു വളർത്തിക്കൽ കുഫറാണ് നമ്മൾ പറയും. വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് മുഖത്തേക്ക് ഇനി കാഫലം പറയും? പറയില്ല. അതേപോലെ ഇനി രണ്ടാമത്തെ കാര്യം, ഇനി അടുത്ത മറുപടി, യഥാർത്ഥത്തിൽ ബുദ്ധിയെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആനും ഹദീസും, അല്ലാതെ ഖുർആനിനെയും ഹദീസിനെ ബുദ്ധിയല്ല നയിക്കേണ്ടത്. ബുദ്ധിയെ വലിച്ചുകൊണ്ടാകാൻ വേണ്ടിയിട്ടുള്ള നേതാവാണ് യഥാർത്ഥത്തിൽ ഖുർആനും ഹദീസും. ബുദ്ധിയും ബുദ്ധി അതിന്റെ പിന്നിലാവേണ്ടി, പ്രമാണം നമ്മുടെ ബുദ്ധിയുടെ പിന്നിലല്ല. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ പറയുന്നു, ഇന്ന ഹാഉലൈ യഖസു ശിറാത അല്ലാഹി വഹിക്മതിഹി വമാദൂഹു ഫി അംരി. ഈ വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ ദീനിനെ അവർ നേരെ വിപരീതമാക്കി കളഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മതം ഇറക്കിയത് കൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങളെയും അവർ തിരിച്ചു കളഞ്ഞു. ഫഇന്ന അല്ലാഹു സുബ്ഹാനഹു ജഅല വഹ്യ ഇമാമൻ വൽ അഖ്ല മുഅ്തമ്മൻ ബിഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല ബുദ്ധിയെ പ്രമാണത്തെ ഇമാമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ബുദ്ധിയോ ബുദ്ധിമൂമൻ, ഇമാമ റുക്കുവിൽ പോയാലേ ബുദ്ധിക്ക് പിന്നീട് മഅ്മൂമിന് റുക്കുവിൽ പോകാൻ പാടും. ഇമാമ എങ്ങോട്ട് പോകണം? അങ്ങോട്ടൊക്കെ പോകണം. ഇമാം നിസ്കാരത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അത്രയും കാര്യം അത്രയും നേരം അതേപോലെ തന്നെ. നഫ് സ്വഹീഹാണോ അത്രയും കാലം നഫ്സിനൊപ്പം നിൽക്കണം. സ്വഹീഹാണോ നിങ്ങളെതിരായിക്കോ, വായ്പാണോ നിങ്ങളെതിരായിക്കോ, ഇമാമ് നിസ്കാരത്തിൽ ഇല്ലാത്തൊരു കാര്യം ചെയ്താൽ ചെയ്യേണ്ടതില്ല. നിസ്കാരത്തിലുള്ള കാര്യം ചെയ്താലോ ചെയ്യണം. നസ്ർ സ്വഹീഹ്, പ്രമാണം സ്വഹീഹായി വന്നാൽ അതിനൊപ്പം നിൽക്കണം, അതിന്റെ പിന്നിൽ അതേപോലെ ചെയ്യണം, അതിനെതിരാകാൻ പാടില്ല. എന്നാൽ നസു വായിപ്പായാലോ, പ്രമാണം ദുർബലമാണെന്ന് ബോധ്യപ്പെട്ടാലോ അതിനെതിരാകാം. വായിപ്പായ ഹദീസിനെതിരായത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, കുറെ കാര്യം ഞങ്ങൾ പണ്ടും വായിക്കാൻ സമയമില്ല, കാരണം കുറെ കുറച്ച് ഹദീസുകളും മറ്റു കാര്യങ്ങളും നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ബുദ്ധി കൊണ്ട് അള്ളാഹുവിന്റെ വഹീന് മറുപടി പറയുക എന്നത് യഥാർത്ഥത്തിൽ ഇബ്ലീസിന്റെ നയമാണ്. ഇബ്ലീസ് ആണ് തുടങ്ങി വെച്ചത്. മുഹമ്മദ് അബ്ദുൽ കരീം ഷഹ്റസ്താനി അദ്ദേഹം പറഞ്ഞു, يعلم ان اول شبهه وقعت في الخلق شبهه ابليس. സൃഷ്ടികൾക്കിടയിൽ ആദ്യമായി അല്ലാഹുവിന്റെ വഹീന് നേരെ ഉന്നയിച്ച ഒരു സംശയം, അതിനെതിരെയുള്ള ഒരു എതിർപ്പ് ആദ്യമായി ഉണ്ടായത് ഇബ്ലീസിൽ നിന്നാണ്. ومصدرها استبداده بالراي في مقابله النص. അല്ലാഹുവിന്റെ വഹീന് എതിരെ, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരെ തന്റെ ബുദ്ധിയെ തിരിച്ചു നിർത്തിയതാണ് അവന്റെ പ്രശ്നത്തിന് കാരണം. അവിടുന്ന് തുടങ്ങിയത് തന്റെ ദേഹത്തെ അവൻ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായി വെച്ചു. അവൻ അഹങ്കാരം നടിക്കുക, തന്നെ സൃഷ്ടിച്ച കാര്യത്തിൽ അവൻ അഹങ്കാരം നടിക്കുകയും ചെയ്തു. ഈ മൂന്ന് കാര്യം ബുദ്ധി കൊണ്ട് പ്രമാണത്തിന് നിഷേധിക്കുന്നതിന് കാണാൻ സാധിക്കും. ഒന്ന് അവന്റെ ബുദ്ധി കൊണ്ട് പ്രമാണത്തിന് അവൻ എതിരാകും. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും അവൻ ബുദ്ധി കൊണ്ടായിരിക്കും പ്രമാണത്തിന് എതിരാകും. എന്റെ ബുദ്ധിക്ക് ഇപ്പൊ ഷുഹർ പോലുള്ള ഹദീസ്, അഖീദയുടെ വിഷയത്തിലുള്ള ഹദീസുകളാണ് എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? എന്റെ ബുദ്ധിക്ക് പറ്റിയില്ല. ഇനി അഹ്കാമുകളുടെ കാര്യത്തിലുള്ള ഹദീസോ, അതെന്താ എതിർക്കുന്നത്? അത് അവന്റെ ദേഹത്തേക്ക് പറ്റിയില്ല. അവന് താടേക്ക് ക്ലീശയിൽ നടക്കണപ്പോ ഹദീസ് പറ്റിയില്ല, എല്ലാ ഹദീസും വൈഫാണ്. അവന് നിര്യാണിക്കുന്നതിന്റെ കാര്യത്തില് എല്ലാ ഹദീസും വൈഫാണ്. അഹ്കാമുകളിൽ അവൻ എന്തുകൊണ്ടാണ്? രണ്ടു മൂന്ന് ഇബ്ലീസ് ചെയ്ത പണിയാണ്. ഒന്നെന്താ? ഒന്ന്, അവനവന്റെ ബുദ്ധി കൊണ്ട് മറുപടി പറഞ്ഞു. അതേ കാര്യം തന്നെയാണ് നമ്മുടെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അവൻ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെ അവന്റെ ദേഹത്തെ സ്വീകരിച്ചു. അവന് പറ്റില്ല, അപ്പൊ അവനത് ഒഴിവാക്കി. ഇതേ കാര്യം തന്നെയാണ് വിധിവിലക്കുകളുടെ വൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരം നടിക്കുന്നു. അവൻ ഇത്രയും കാലം പറഞ്ഞതിനെതിരെ ഹദീസ് കണ്ടാൽ എനിക്ക് പറ്റില്ല. നമ്മൾ ഇത്രയും കാലം പറഞ്ഞതിന് അനുകൂലമായിട്ട് മാത്രമേ ഹദീസ് പറയാൻ പാടുള്ളൂ. എന്നാ പിന്നെ റസൂലുള്ളാഹിനോട് ആദ്യം തന്നെ പറഞ്ഞിട്ടാ പോലെ, ഞങ്ങൾക്ക് അനുകൂലമായ കുറച്ച് കാര്യങ്ങൾ അതിന്റെ പറയാൻ പാടുള്ളൂ, എന്റെ അപ്പുറത്തേക്കൊന്നും പറയാൻ പാടില്ല. വല ഹൗല വല ഖുവ്വത്തില്ല, എത്ര വലിയ അബദ്ധമാണ് ഇവർ ഈ പറയുന്നത്. അത് നമ്മൾ പറയുന്നത് അൽ-നുസൂസ് അൽ-വഹ്യു ഇമാം വൽ-അഖ്ലു മുഅ്തമ്മുൻ ബിഹ്. പ്രമാണം ഇമാമാണ്, ബുദ്ധി അതിന്റെ പിന്നിൽ നടക്കേണ്ടവരാണ്. ഇത് ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങളും ബുദ്ധി കൊണ്ട് ഹദീസ് തന്നിട്ട് ഇബ്ലീസ് തുടങ്ങിച്ചാണ്. ഈ മൂന്ന് കാര്യം ഇബ്ലീസിന്റെ അടുത്തുണ്ട്. ഈ മൂന്ന് കാര്യവും ഇബ്ലീസിന്റെ അനുയായികളടുത്തുണ്ട്. വസ്തിക്ബാറുഹു ബിൽ മാദത്തി അല്ലതീ ഖുലിഖ മിൻഹാ വഹിയ അന്നാർ അലാ മാദത്തി ആദം. എന്താ പറഞ്ഞത്? എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. ആദമിനെ സൃഷ്ടിച്ചതോ മണ്ണിൽ നിന്നാണ്. അപ്പൊ തീയാണ് മണ്ണിനേക്കാൾ ശ്രേഷ്ഠം. എന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാലും ശരി തന്നെയാണല്ലോ. കാരണം എന്താ? ബുദ്ധി കൊണ്ട്, അത്ര കേവല ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ മണ്ണ് എന്ന് പറഞ്ഞാൽ നജസ്സും ഒക്കെ ഉണ്ടാവും. തീ എന്ന് പറഞ്ഞാലോ നജസ്സുകളെ കത്തിച്ച് വിശുദ്ധമാക്കുന്ന കാര്യമാണ്. തീ കൊണ്ടാണ് വൃത്തിയാക്കുക കാര്യങ്ങളൊക്കെ. തീ എന്നെ ഉഷാർ. അപ്പൊ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ എങ്ങനെയാണ് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച് അവന് സുജൂദ് ചെയ്യാൻ? അത് പറ്റൂല എന്ന് പറഞ്ഞ് അവൻ അവന്റെ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ നിഷേധിച്ചു. അത് എന്നെ അന്നത്തെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇബ്ലീസിന്റെ അനുയായികളാണ് അവർ. അതുകൊണ്ട് ഷെഹ്റസ്താനി റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, വതശഅബത് അൻഹാ ദിഹി ശുബ്ഹത്തി ശുബ്ഹാത്. ഈ സംശയത്തിൽ ഇബ്ലീസ് ഉണ്ടാക്കിയ ഈ സംശയത്തിൽ നിന്ന് പിന്നീട് വേർപിരിഞ്ഞു പോയ ശാഖോപശാഖകളായി വളർന്ന സംശയങ്ങളാണ് ബാക്കിയുള്ളവയെല്ലാം. ഒക്കെ എല്ലാം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, അതിൽ വലിയൊരു പാഠമുണ്ട് ആ സംഭവത്തിൽ. ഇബ്ലീസ് അവന്റെ ബുദ്ധി കൊണ്ട് എന്ത് ചെയ്തു? അവന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയും കിബർ നടിക്കുകയും അള്ളാഹുവിന്റെ വഹീനെതിരാവുകയും ചെയ്തു. എന്നാൽ അവനേക്കാൾ ശ്രേഷ്ഠമായതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട വിഭാഗമാണ് മലക്കുകൾ. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ട ഏതിനാ? പ്രകാശത്തിൽ നിന്നാണ്. അവരെന്താ ചെയ്തത്? അവർ ഇബ്ലീസ് ചിന്തിച്ചപ്പോ അവരും ഇപ്പുറത്തും എല്ലാവരും കൂടി സ്വകാര്യം പറഞ്ഞു. എന്നാ പിന്നെ നമ്മൾ അതിനേക്കാൾ അപ്പുറത്തൊന്ന് ചിന്തിക്കേണ്ട ആൾക്കാരുണ്ട്. നമ്മൾ പ്രകാശത്തിൽ നിന്നല്ലേ എന്ന് പറഞ്ഞ അവര് പിക്കറ്റിംഗ് നടത്തിയോ? ഇല്ല. അവരെന്ത് ചെയ്തു? അള്ളാഹു അങ്ങനെ ഒതുങ്ങി. പ്രിയപ്പെട്ട മുസൽമാനെ ചിന്തിക്കുക, ഇബ്ലീസാണോ മലക്കാണോ ബുദ്ധിയുള്ളവർ? ഏതൊരു മുസ്ലിമും പറയും മലക്കാണ്. നമ്മൾ പറയുന്ന മലക്കിന്റെ നിലപാട് സ്വീകരിക്കണം, അള്ളാഹു വഹയിനക്ക് ഒതുങ്ങണം. അതിന് താങ്ങിക്ക് നമുക്ക് അറിവ് നമ്മുടെ അറിവില്ലായ്മ കുറ്റപ്പെടുത്തണം, അള്ളാഹുവിന്റെ വഹയിനെയല്ല കുറ്റപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ ഈ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പിന്നീട് നിങ്ങൾ ഇബ്ലീസിന് ശേഷം പ്രവാചകന്മാരെ എതിർത്ത് മുശ്രിക്കുകളുടെ ചരിത്രം എടുത്തു നോക്കിയേ, എല്ലാവരും അള്ളാഹുവിന്റെ ഖുർആനെതിരെ പറഞ്ഞ ബുദ്ധിയുണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാർക്ക് മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കൊക്കെ ബുദ്ധി പറഞ്ഞത് മറുപടി പറഞ്ഞത് ബുദ്ധി കൊണ്ടാണ്. സാലിഹ് നബിയോട് അവർ പറഞ്ഞില്ലേ, ഇന്നാ ലാ നഫ്ഖഹു കസീറ മിമ്മാ തഖൂൽ, നീ പറയുന്നതിൽ ബഹുഭൂരിപക്ഷം കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ല, അപ്പൊ ഞങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല. എത്രയോ ആളുകൾ അവരുടെ ഇൻഷാല്ലാ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ പിന്നീട് അവർക്ക് ശേഷം കടന്നു വന്ന എല്ലാ ഇബ്ലീസിന് ശേഷം കടന്നു വന്ന മുശ്രിക്കുകൾ മുഴുവൻ, പ്രവാചകന്മാരുടെ എതിരാളികൾ മുഴുവൻ അള്ളാഹുവിന്റെ വഹയിനെതിരായി തങ്ങളുടെ ബുദ്ധിയെ മുന്തിച്ചവരാണ് എല്ലാ മുശ്രിക്കുകളും. എല്ലാവരും ഒരാൾ പോലെ ഒഴിവില്ല. അബൂജഹൽ എന്താ പറഞ്ഞത്? അബൂജഹൽ പറഞ്ഞു, കണ്ടില്ലേ അവന് ഇബ്രാഹിമിന് ഇഷ്ടമില്ല, സ്നേഹമില്ല. ബദർ യുദ്ധത്തിന് പോകുമ്പോ അവൻ പ്രാർത്ഥിച്ചത് എന്താണ്? അള്ളാഹു നിങ്ങൾക്ക് താരിഫ്, അള്ളാഹു നിനക്കറിയാം ആരാണ് ഞങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കിയത് എന്ന്. അവരെ ബുദ്ധിയോട് ചിന്തിച്ചാണ് ഞങ്ങളുടെ ഇടയിൽ കണ്ടില്ലേ എത്ര ഐക്യത്തിന് അറിയുന്ന ആൾക്കാരാ നമ്മൾ. പറയുമ്പോ വർഷങ്ങളോട് യുദ്ധം ചെയ്തിരുന്ന ടീമാണ്. പക്ഷെ നിസ്സാം നസീർ ഇത് പറഞ്ഞപ്പോ അവർ ചിന്തിച്ചു, അവരുടെ ബുദ്ധി എങ്ങനെ എങ്ങനെ ചിന്തിക്കുന്നു? ഓ അപ്പൊ വന്നതിന് ശേഷം ബാപ്പയും മോനും തമ്മിൽ തെറ്റി, ഉമ്മയും മോനും തമ്മിൽ തെറ്റാണ്, സഹോദരങ്ങൾ തമ്മിൽ പിണക്കമാവുകയാണ്. അള്ളാഹു പറഞ്ഞില്ലേ ഫർറഖ്തു ജമാഅതന, നീ ഞങ്ങളുടെ ഐക്യം തകർത്തുകളാണ്. അതുപോലെ ഞങ്ങൾക്കറിയാത്ത, ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യമാണ് അവൻ പറഞ്ഞത്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഫഅഹിമുൽ ഗദാ, നാളെ രാവിലെ അള്ളാഹുവെ അവനെ നീ അപമാനിക്കണമേ എന്നാ മൂപ്പര് പ്രാർത്ഥിക്കുന്നത്. അവനവന്റെ ബുദ്ധി എന്നാ പ്രശ്നം? ഇനിയും ധാരാളം തെളിവുകൾ അതിൽ കാണാൻ പറ്റും. മുശ്രിക്കുകൾ മുഴുവൻ അള്ളാഹുവിന്റെ വഹീനെതിരെ ബുദ്ധി കൊണ്ട് മുന്തിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ശേഷം കടന്നു വന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പിന്നീട് മുസ്ലിം ഉമ്മത്തിലുണ്ടായ ഭിന്നിപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു, وانت اذا تاملت وصول الفرق الاسلاميه كلها وجدتها متفقه على تقديم الوحي على العقل اسلاميه പ്രമാണങ്ങൾക്ക് യോജിക്കുന്ന അഹ്ലു സുന്ന വൽ ജമാഅയിലെ എല്ലാ ആളുകളും എല്ലാ വിഭാഗക്കാരും كلها وجدتها متفقه على تقديم الوحي على العقل അവരെല്ലാവരും ബുദ്ധിയുടെ മേൽ വഹീനെ മുന്തിക്കുന്നവരാണ്, ബുദ്ധിയേക്കാൾ വഹീനെ പ്രാധാന്യം നൽകുന്നവരാണ്. ولم يؤسسوا مقالاتهم على ما اسسها عليه هؤلاء من تقديم ارائهم وعقولهم على نصوص الوحي അവരുടെ ആരുടെയും പുസ്തകങ്ങളിൽ ഈ കാണുന്ന ആളുകൾ ചെയ്തതുപോലെ തങ്ങളുടെ ബുദ്ധി കൊണ്ട് പ്രമാണങ്ങൾക്ക് എതിര് പറയുക എന്ന സ്വഭാവം നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ അഹ്ലു സുന്നൽ ജമാഅക്കെതിരായ എല്ലാ ആളുകളെയും അവരോട് സംസാരിച്ചു നോക്കിയാൽ അവരവരുടെ ബുദ്ധി കൊണ്ടാണ് നിങ്ങൾക്ക് മറുപടി പറയുക. തർക്കിക്കുക അവരുടെ ബുദ്ധി കൊണ്ടായിരിക്കും. നമ്മളവരോട് തർക്കിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രമാണം കൊണ്ടും ബുദ്ധി കൊണ്ടുമാണ്. നമുക്ക് രണ്ടുമുണ്ട്. അവർക്ക് ആകെ ബുദ്ധി മാത്രമേ വഹയില്ല. നമുക്ക് പ്രമാണവുമുണ്ട്, ബുദ്ധിയുമുണ്ട്. രണ്ടും ഉപയോഗിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാറുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ മതത്തെ ബുദ്ധി കൊണ്ട് തള്ളിയതിന് ധാരാളക്കണക്കിന് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. മുശ്രിക്കുകൾ മാത്രമല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞത് മുശ്രിക്കുകളുടെ ന്യായീകരണങ്ങൾ ഇന്നുള്ള ഇപ്പോഴത്തെ കക്ഷികളുടെ വാദങ്ങളെക്കാൾ കുറച്ചുകൂടി പവറുള്ളത്, ഇവരുടെ ന്യായത്തെക്കാൾ കുറച്ചുകൂടി ന്യായം ഉണ്ടായിരുന്നു അവരുടെ ന്യായത്തെ, എന്നാൽ കൂടി ഇവരുടെ ന്യായത്തിന് വലിപ്പമില്ലാന്ന്. അത് ശരിയല്ലാണ്ട്. മുശ്രിക്കുകളുടെ കാലഘട്ടത്തിൽ പറഞ്ഞ ന്യായത്തിൽ കുറച്ചെങ്കിലും ഒരു വില ഉണ്ട്, അത് പൊട്ടത്തരം തന്നെയാണ്. പിന്നീട് അവരുടെ രജിസ്ട്രേഷൻ വന്നവർക്ക് തീരെ അവർക്ക് അതിനേക്കാൾ മോശമായി. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചർച്ച അസ്മാവസിഫാത്തും മറ്റൊക്കെയായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി ഉണ്ട് കാലം കഴിഞ്ഞപ്പോൾ അസ്മാവസിഫാത്തും ഇല്ല. ഇപ്പോ അവർ പോലും അംഗീകരിച്ചിരുന്ന കാര്യം ഇവർക്ക് അംഗീകരിക്കാൻ കഴിയാം. അപ്പൊ അതിനേക്കാൾ ദുർബലമായി ഇവരുടെ വാദങ്ങൾ. യഥാർത്ഥത്തിൽ ബുദ്ധിയുടെ ആളുകളെന്ന് അവകാശപ്പെടുന്ന ഈ ആളുകളുടെ വാദങ്ങൾ തീർത്തും വിഡ്ഢിത്തമാണ്. ഇൻഷാല്ലാ ഏതെങ്കിലും ഒരു ഉദാഹരണം ആ വിഷയത്തിൽ നമുക്ക് പറയാൻ സമയമുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് ശ്രമിക്കാം. ഇനി നോക്കൂ, നിങ്ങൾ മുശ്രിക്കുകൾ അവരുടെ മതത്തെ ബുദ്ധി കൊണ്ട് തള്ളിയതിന്റെ ചില ഉദാഹരണങ്ങൾ. യഹൂദന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശ ഹറാമാണെന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീന യഖൂലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. ذلك بانهم قالوا انما البيع مثل الربا. പലിശതുന്നവർ പിശാചി എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല. പിശാചി ബാധിച്ചവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല. എന്തുകൊണ്ടാണ് അവർക്ക് ആ അവസ്ഥ വന്നത്? പലിശ കച്ചവടം പോലെയാണ് എന്നവർ ന്യായം പറഞ്ഞു. അവരുടെ ബുദ്ധിയാണത്. എന്തപ്പോ പലിശയിൽ വ്യത്യാസമുള്ളത്? കച്ചവടമാണെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള വസ്തു വിൽക്കുന്നു, മറ്റേതാണെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള പണം കൊടുക്കുന്നു. രണ്ടു തമ്മിൽ എന്താ വ്യത്യാസം? ഇന്നമൽ ബൈഉ മിസ്ലു റിബ. കച്ചവടം പലിശ പോലെ തന്നെയാണ് അള്ളാഹു പറഞ്ഞത്. അതിന് അള്ളാഹു മറുപടി പറഞ്ഞ എങ്ങനെ? അതിനുള്ള മറുപടി അഹ്ലു സുന്നത്ത് പറയുന്ന മറുപടി തന്നെയാണ്, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമൽ റിബ. നമുക്ക് അത്ര ന്യായമുള്ളൂ. ഇവരെത്ര ബുദ്ധി പറഞ്ഞോട്ടെ, അഹല്ലല്ലാഹുൽ ബൈഅ, അള്ളാഹു കച്ചവടം ഹലാലാന്ന് പറഞ്ഞിട്ടുണ്ട്, പലിശ ഹറാമാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ നമുക്കുള്ള ന്യായീകരണം, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമൽ റിബ, അള്ളാഹ് പലിശ ഹറാമാണെന്ന് പറഞ്ഞു, കച്ചവടം ഹലാലാന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ബുദ്ധി. ഈ ബുദ്ധി ആളുകൾക്കില്ല. നമ്മളെന്തുകൊണ്ട് ജിന്നു വാരിക്കും? നമുക്ക് പ്രത്യേകിച്ച് നിർബന്ധമൊന്നും ഉണ്ടല്ല, അള്ളാഹു അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു. അതിനപ്പുറത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇന്നോടത്തേക്ക്, അതുകൊണ്ട് ഇബ്നു ഷൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ധാരാളമായി പറയാറുള്ള ഒരു വാക്കാണ് അദ്ദേഹം പറയാറുണ്ട്, ലാ തഅഖിദ് സുമ്മ ഇസ്തരി വലാകിനി അഅഖിദ് സുമ്മ ഇസ്തരി വലാകിനി ഇസ്തരി സുമ്മ അഅഖിദ്. നീ എന്ത് ചെയ്യാൻ പാടില്ല? നീ ആദ്യം തന്നെ ഒരു വിശ്വാസം നിന്റെ തലയിൽ കയറ്റി വെച്ചിട്ട് അതിന് തെളിവ് അന്വേഷിച്ച് ഖുർആൻ രീതി നോക്കാൻ പാടില്ല. മറിച്ച് ഇസ്തദിൽ സുമ്മ അഅഖിദ്, ഖുർആനും ഹദീസും നീ പരിശോധിക്കുക. അവിടെ നീ എന്താണോ കാണുന്നത് അത് നീ വിശ്വസിക്കുക. അഹ്ലു സുന്നയുടെ നിലപാടതാണ്. എന്താണോ ഖുർആൻ ഹദീസ്, നമുക്ക് പ്രത്യേക ഒരു വിശ്വാസം. ഇവരൊക്കെ പല ആളുകളും ബുദ്ധിയുടെ ആളുകൾ എന്ന് പറഞ്ഞ ടീമെ അവരെ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർക്കൊരു വിശ്വാസം മുന്നേണ്ട്. അതിനെവിടൊക്കെ തെളിവ് കിട്ടും, അതിനെവിടൊക്കെ ഹദീസ് കിട്ടും, അതിങ്ങനെ പരിശോധിക്കാം. ആയത്തും ഹദീസ് എവിടേക്ക് നമ്മളെ ക്ഷണിക്കുന്നു അങ്ങോട്ട് പോവുക എന്നതല്ല, അതാണ് യഥാർത്ഥത്തിൽ വിനയമുള്ളവരുടെ സ്വഭാവം. ഇനി നിങ്ങൾ നോക്കൂ, മുശ്രിക്കുകൾ എതിരായ ഒരു കാര്യമാണ് പലിശയും കച്ചവടവും. ഇനി രണ്ടാമത്തെ കാര്യമാണ് ശവം ഭക്ഷിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു ശവം ഭക്ഷിക്കാൻ പാടില്ല, മൈത്തത്ത് ഹറാമാണെന്ന് പറഞ്ഞിട്ടത്. അപ്പൊ അവർ പറഞ്ഞു, യഹൂദന്മാർ പറഞ്ഞു, നിങ്ങളെ ബുദ്ധി എന്ത് ബുദ്ധിയാണ്, അള്ള കൊന്നത് നിങ്ങൾ തിന്നൂല, നിങ്ങൾ കൊന്നതോ അത് ഹലാൽ. അള്ള കൊന്നത് ഏതാ? ശവം. ശവം തിന്നാൻ പറ്റൂല, പിന്നെ ഏതാ നിങ്ങൾക്ക് ഹലാലി? അത് നിങ്ങൾ കൊല്ലണം. എന്താ ബുദ്ധിയല്ലേ? നമുക്കെന്താ മറുപടി? നിങ്ങൾക്ക് മൈത്തത്ത് അള്ളാഹു ശവം അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. എല്ലാ ശവവും ഹറാമാണോ? ഇല്ല, രണ്ട് ശവം ഹലാലാക്കിയിട്ടുണ്ട്. രണ്ട് മൈത്തത്ത് നമുക്ക് ഹലാലാന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണത്? മീനും മത്സ്യവും വെട്ടുകിളിയുടെ ശവവും. നമ്മുടെ ബുദ്ധി അതാണ്. അതിലേ എത്ര നല്ല ബുദ്ധിയാണത്. നിങ്ങളെ ബുദ്ധി വെച്ചിട്ടാണെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ യഹൂദന്മാരെ ബുദ്ധിന്റെ ഒപ്പം നിൽക്കണം, അതല്ലെങ്കിൽ രണ്ടാമത്തെ നിങ്ങളുടെ ബുദ്ധി ഖുർആൻ മാത്രം എടുക്കാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾ മൈത്തത്ത് തിന്നാൻ പാടില്ല, അപ്പൊ മീൻ തിന്നാൻ പാടില്ല. അതുകൊണ്ടാണ് അഖലു നാസ് അഹ്ലു സുന്നഹ്, ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളത് അഹ്ലു സുന്നക്ക. ഇനിയും നിങ്ങൾ നോക്കൂ, ഖിബ്ല മാറ്റം. ആദ്യം മുസ്ലിങ്ങൾ തിരിഞ്ഞു നിസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദിസിലേക്കായിരുന്നു, പിന്നെ അവരെന്ത് ചെയ്തു? മുസ്ലിം ഹറമിലേക്ക് മാറി. മുസ്ലിം ഹറമിലേക്കായി അവരുടെ ഖിബ്ല. അപ്പോ മുശ്രിക്കുകളൊക്കെ കൂടി വന്നൊരു ബുദ്ധിയേറ്റ് ചീഞ്ഞ ബുദ്ധി, അവർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും കാലം നിസ്കരിച്ചത് ബൈത്തുൽ മഖ്ദിസിലേക്കാണ്. അപ്പൊ ബൈത്തുൽ മഖ്ദിസിലാണ് അള്ളാഹുവിന്റെ ശരിയായ ഖിബ്ലയെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം സത്യത്തിലായിരുന്നു, ഇപ്പൊ ബാത്തില്ല, ഇപ്പൊ കള്ളന്മാരാണ്. ഇനി അതല്ല, ശരിയായ ഖിബ്ല മസ്ജിദുൽ ഹറാമാണോ? അപ്പൊ നിങ്ങൾ ഇത്രയും കാലം ബാത്തില്ലായിരുന്നു, ഇപ്പൊ സത്യത്തിലാണ്. രണ്ടായിരുന്നു നിങ്ങൾ കള്ളന്മാരെന്നാണ് അവരെ ബുദ്ധിയാണത്. അവർ മനസ്സിലാക്കി, എന്താ ഖിബ്ലക്ക് നേരത്തെ ജീസ്കിക്കാൻ ആളാ ഒന്നുണ്ട്. അതുകൊണ്ടാണ് പല ഹൗലാക്കത്തില്ല. അവരുടെ ബുദ്ധി, ആ ചീഞ്ഞു പോയ ബുദ്ധിക്ക് വല്ല വില ഉണ്ടോ? ഒരു വിലയില്ല. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മറുപടി നൽകി. വിശ്വസിക്കുന്നവർ ഇഷ്ടമുള്ളവൻ സ്വീകരിക്കട്ടെ, ഇഷ്ടമില്ലാത്ത തള്ളിക്കളയട്ടെ. ഈ നോക്കൂ, നിങ്ങൾ പരലോകത്ത് നിഷേധിക്കാൻ അവർ കണ്ടെത്തിയ ന്യായം എന്താണ്? ഒരുത്തൻ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എല്ലേറ്റ് വന്നു, അന്നാകെ പൊടിച്ച് പൊടിച്ചിട്ട് ഷൂ എന്നിട്ടുണ്ട് ചെറുപ്പിച്ചാള്. ഈ എല്ലാണ് നിന്റെ റബ്ബ് ബുദ്ധിയാണ് ഇത്ര കളിയാക്കി. എന്താ നമ്മുടെ ബുദ്ധി? എന്താ നമ്മുടെ ബുദ്ധി? യാ യുഹന്നാസ് ഇൻ കുന്തും ഫീ റൈബിൻ മിമ്മ നിങ്ങൾ പരലോകത്ത് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി സംശയത്തിലാണെങ്കിൽ ആദ്യം നിങ്ങളെ ശ്രദ്ധിച്ച് എനിക്ക് നിങ്ങളെ രണ്ടാമത് ശ്രദ്ധിക്കാൻ ഒരു പണിയില്ല. അതാണ് ബുദ്ധി, ശരിയായ ബുദ്ധി അതാണ്. ഇനി നോക്കൂ, നിങ്ങൾ പ്രവാചകനെ നിഷേധിക്കാൻ അവർ പറഞ്ഞ ന്യായം എന്താണ്? പ്രവാചകനെ നിഷേധിക്കാൻ അവർ പറഞ്ഞ ന്യായം എന്താണ്? അവർ പറഞ്ഞു പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു ബഹുമാനിച്ച മനുഷ്യനല്ലേ, ഈ ചെങ്ങൈന്റെ കോലെന്താ? മാലി ഹാദർ റസൂൽ കോലെന്താ? പ്രവാചകനെ അങ്ങാടി കൂടെ നടക്കുന്നു, നമ്മളൊപ്പം ഭക്ഷണം കഴിക്കുന്നു, മാത്രമല്ല പ്രവാചകനെ കയക്കാണെങ്കിൽ എന്തായാലും ഒരു മലക്കൈന്റെ ഒപ്പം ഉണ്ടാവുമല്ലോ താക്കീത് നൽകാൻ വേണ്ടിട്ട്. ഇങ്ങനെ ഒറ്റക്ക് ഒരാളെ അത് നമ്മളൊപ്പം പണിയെടുക്കുന്നു, ജോലി എടുക്കുന്നു, അല്ല ഏറ്റവും കുറഞ്ഞൊരു എന്തിനാ ഇങ്ങനെ അങ്ങാടി വരുന്നത് തിന്നാൻ വെടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ജോലി എടുത്തത് തിന്നാൻ കിട്ടുള്ളൂ. ഈ പണിയൊന്നും എടുക്കാതിരിക്കാൻ പറ്റി ഒരു നിധിയെങ്കിലും ഇറക്കി കൊടുക്കണ്ടേ? ഒരു പ്രവാചകനല്ലേ, ഇങ്ങനെ പട്ടിണി എടുക്കാൻ പറ്റും? മാലിനാദർ റസൂൽ, അവരുടെ ബുദ്ധിയാണത്, അവരുടെ ബുദ്ധി കൊണ്ടാണ് അത് വിശാലത്തിന് അവരെ നിഷേധിച്ചത്. ആ ചീന ബുദ്ധിന്റെ അനുയായികൾ തന്നെയാണ് ഈ ആളുകളും എന്ന കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇനി മാത്രമല്ല, അവരെന്ത് ചെയ്തു? തൗഹീദിനെ നിഷേധിക്കാൻ അവർ അള്ളാഹുവിന്റെ ഖദറിനെ പിടിച്ചു, കൂട്ടുപിടിച്ചു. എത്ര ഉദാഹരണം ഇനി പറയാൻ പറ്റും? ഇതൊക്കെ നിങ്ങൾ ബുദ്ധിയുള്ളവർ ചിന്തിക്കട്ടെ, ബുദ്ധിയുള്ളവർ ചിന്തിക്കട്ടെ. ഖദറിൽ വിശ്വസിക്കുന്നു എന്ന പേരിൽ അവർ അള്ളാഹുവിന്റെ തൗഹീദ് നിഷേധിച്ചു. അവർ പറഞ്ഞു, അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മറുപടി പറയാനായിട്ട് അവർ പറഞ്ഞു, كذلك كذب الذين من قبلكم حتى ذاقوا بأسنا قل هل عندكم من علم فتخرجون لنا إن تتبعون إلا الظن وإن أنتم إلا تخرون. آية تبدا سيقول الذين أشركوا الله الفنق جرت يالغ البريون أبر بريون لو شاء الله ما أشركنا نين دمر النبي الله تير من جانو كان لي لو شاء الله ما أشركنا അല്ല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നമ്മൾ മുശരിക്കാവില്ലായിരുന്നു. എന്താ നല്ല ബുദ്ധിയല്ലത്? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും മുശരിക്കാവില്ലായിരുന്നു. ഞങ്ങൾ അള്ള ഉദ്ദേശിച്ചതുകൊണ്ടാണ് മുശരിക്കുക. അള്ള ഉദ്ദേശിച്ച ഞങ്ങൾ മുഹിദാവും. ഇപ്പൊ എന്താ അള്ളാന്റെ ഒരു നിയമത്തെ പിടിച്ചിട്ട് വേറെ നിയമത്തെ മുശരിക്കാൻ? എത്രത്തോ നിയമങ്ങൾ, എത്രത്തോ ഹദീസുകൾ, ഒരു ഹദീസ് വെച്ചിട്ട് ഈ ഹദീസും ഈ ഹദീസും തമ്മിൽ ഭിന്നതണ്ടാവില്ലേ? ഓനാ തീരുമാനിക്കുന്നത്. അപ്പൊ ഇത് മുശരിക്കുകൾ മുന്നേ തുടങ്ങി വെച്ച ഏർപ്പാടാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതല്ലാതെയും ധാരാളക്കണക്കിന് തെളിവുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനോടൊക്കൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിനു മീതെ ശബ്ദമുയർത്താൻ പാടില്ലെന്ന് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീനാ തുഖദ്ദിമു ബൈനയദൈ റസൂലില്ലാഹി വത്തഖുല്ലാഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതിന് ശേഷം അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തി നബി. നബിയുടെ ശബ്ദത്തിനു മേൽ നിങ്ങൾ ശബ്ദമുയർത്താൻ പാടില്ല. ഷൈഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല പറയുകയാണ്, അദ്ദേഹം പറയുന്നു, വഇദാ കാന സുബ്ഹാനഹു ഖദ് നഹാഹും അൻ യർഫഉ അസ്വാതഹും ഫൗക സൗത്തിഹി ഫകൈഫ ബിറഫഇ മഅഖൂലാതിഹിം ഫൗക കലാമി. നബിയുടെ ശബ്ദത്തിനു മീതെ ശബ്ദമുയർത്തരുതെന്ന് വരെ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നബിയുടെ വാക്കുകൾക്ക് മീതെ അവരുടെ ബുദ്ധി ഉയർത്തുന്നത് എത്രമാത്രം വലിയ അപരാധമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാകുമെന്നാണ് അള്ളാഹ് പറഞ്ഞത്? അന്തഹബത്ത് അമാലുകും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ബാത്തിലായി പോകും. എന്ത് ചെയ്താൽ? ശബ്ദമുയർത്തിയാൽ. ഇത് നബിയുടെ വാക്കുകൾക്ക് നേരെ തന്റെ ബുദ്ധി കൊണ്ട് മറുപടി പറയാം. എത്ര വലിയ അപരാധമാണ് ഇവർ ചെയ്യുന്നത്, എത്ര വലിയ കുഫറിലേക്കാണ് ഇവർ നടന്നെടുക്കുന്നത്. അവർ ചിന്തിക്കുന്നവർ ചിന്തിക്കട്ടെ. ഇനിയോ, ഇനിയും ധാരാളം പറഞ്ഞു, ഞാൻ എല്ലാം പറയാൻ നിന്നാൽ ശരിയാവില്ല, ഞാൻ അവസാനിപ്പിക്കാൻ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഇൻഷാല്ലാ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻഷാല്ലാ മറ്റൊരു അവസരത്തിനാണെന്ന് പറയാം. ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും പ്രമാണങ്ങളുണ്ടാകും. ഞാൻ വാക്കായിട്ട് പറയാം, ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും പ്രമാണങ്ങളിൽ ഉണ്ടാവില്ല. നമുക്ക് ഏതെങ്കിലും ആയത്തിലോ ഹദീസിലോ ബുദ്ധിക്ക് യോജിക്കാത്തത് എന്നോ അതല്ലെങ്കിൽ വൈരുദ്ധ്യമുണ്ട് എന്നോ തോന്നുന്നതായ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫസ്അലു അഹല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുക. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നീട് പണ്ഡിതന്മാർക്ക് പറഞ്ഞു കൊടുത്ത കുറെ കാര്യങ്ങളുണ്ട്. ഒരു ആയത്തൊരു ഹദീസും തമ്മിൽ പരസ്പരം വൈരുദ്ധ്യമുണ്ട് എന്ന് ഒറ്റനോട്ടത്തിൽ തോന്നിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണം, എങ്ങനെയാണ് അത് ഒരുമിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ജമാ ചെയ്യേണ്ടത്, പണ്ഡിതന്മാർ പഠിച്ച കാര്യമാണ്. അത് ഇവിടെ നിന്ന് ഏഷ്യയിലെ മസ്ജിദാണ് ആളുകൾ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമല്ല. അപ്പോൾ അതിന് ധാരാളം നിബന്ധന. സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയട്ടെ, അള്ളാഹു പറഞ്ഞതുപോലും അള്ളാഹു പറഞ്ഞ കാര്യമാണത്, ഫസ്അലു അഹല സിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിയുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അത് ഇൻഷാ അള്ളാഹ് മറ്റൊരു അവസരമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിശദമായി തന്നെ പറയേണ്ട കാര്യമാണ്. ഇനി സലഫുകൾ, സഹാബികളും മുൻഗാമികളുമായ സലഫുകൾ, അവർ പ്രമാണങ്ങൾക്ക് കാണിച്ച കീഴ്വണക്കം, പ്രമാണങ്ങൾക്ക് മുന്നിൽ അവർക്ക് കാണിച്ച വണക്കം എന്തായിരുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു, സഹാബത്തു കാനു യസ്തഷ്കിലൂന ബഅദ നുസൂസ്. അതിനെ ഞാൻ പറഞ്ഞ കാര്യം, സഹാബികൾക്ക് ചിലപ്പോൾ ഖുർആൻ ആയത്തുകളിലോ ഹദീസുകളിലോ സംശയമുണ്ടാകാറുണ്ട്. ഒരു മനുഷ്യന്മാരെ അവർക്ക് നമ്മളെക്കാൾ നല്ല ബുദ്ധി ഉണ്ടായിരുന്നു, നല്ല ഫഹമുണ്ടായിരുന്നു, എന്നിട്ടിടക്കും അവർക്ക് ചില കാര്യങ്ങൾ സംശയമുണ്ടായിരുന്നു. നന്നായിട്ട് അറബി അറിയാം, നമ്മളെപ്പോലെ ആദ്യകാലം 7-8 വയസ്സുവരെ മലയാളമൊക്കെ പഠിച്ച് പിന്നെ അതിന്റെ മേലെ അറബി കയറ്റിയതല്ല, അത് അറബി ശുദ്ധ അറബിയാണ് അവർ പഠിച്ചത്. എന്നിട്ട് കൂടി അവർക്ക് യസ്തഷ്കിലൂന ബഅദ നുസൂസ്, ചില കാര്യങ്ങളിൽ അവർക്ക് സംശയം തോന്നുമായിരുന്നു. അപ്പോൾ അവരെന്താ ചെയ്യുക, സംശയം തോന്നിയ ഉടനെ തന്നെ ആ നബി കള്ളന എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങല്ല, മറിച്ച് പയ്യൂരിദൂന ഇഷ്കാലാതുഹും അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരവരുടെ സംശയങ്ങൾ റസൂലുള്ളയോട് ചോദിക്കും. പയ്യുജീബുഹും, നബി അവർക്ക് മറുപടി നൽകും. ഇന്ന് നമുക്ക് സംശയം ചോദിക്കാൻ ആരാണുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തരാവകാശികൾ ആരാണ്, അൽ ഉലമാ വറസത്തുൽ അൻബിയ, പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ, അവരോട് പോയി ചോദിക്കണം, ഉലമാക്കളോട് ചോദിക്കണം. അല്ലാതെ ഒന്നോ രണ്ടോ ഹദീസ് ആയത്തുണ്ട് കണ്ടപ്പോഴത്തേക്ക് ഞാനൊക്കെ ആലിമെന്ന് തോന്നുന്ന ആളുകൾ അല്ലെങ്കിൽ അവരോട് പോയി ചോദിച്ചിട്ട് അപ്പോ ഫോനോട് ചോദിച്ചപ്പോ ശരിന്നാള് പറഞ്ഞ് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഇറങ്ങുക. പിന്നെ ഇതല്ല ചെയ്യേണ്ടത്, മറിച്ച് ഉലമാക്കളോട് സംശയം ചോദിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഉസ്താദുകൾക്ക് മറുപടി നൽകും, രണ്ട് പ്രമാണങ്ങൾ തമ്മിൽ, ഖുർആനോ ഹദീസോ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായി, വൈരുദ്ധ്യമുള്ളതായി തോന്നിയാൽ അവർ റസൂലിനോട് ചോദിക്കുമായിരുന്നു. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി ഇബ്നു അബി മുലൈക അദ്ദേഹം പറയുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സ്വഭാവം എന്തായിരുന്നു, കാനത് ലാ തസ്മഉ ഷൈഅൻ ലാ തഅരിഫുഹു ഇല്ലാ റജഅത് ഫീഹി ഹത്താ തഅരിഫഹു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നബിയോട് ചോദിക്കുന്നത് വരെ അവരടങ്ങിയിരിക്കില്ല, അവരെന്തായാലും റസൂലിനോട് ചോദിക്കും. നമ്മൾ ചിലപ്പോ ചില കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മനസ്സിൽ ഡൗട്ടുണ്ട്, മുമ്പിലോട് ചോദിച്ചാൽ കിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനല്ല. നബിസ്വല്ലാസ്വലൂടെ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം അതിന് ഉദാഹരണം പറയുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും വിചാരണ ചെയ്യപ്പെട്ടാൽ അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. വിചാരണ ചെയ്യപ്പെടുന്നവരൊക്കെ ശിക്ഷിക്കപ്പെടും. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളയോട് ചോദിച്ചു, ഫഖുൽതു അവലൈസ യഖൂലുല്ലാഹു തആല ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. അല്ലാഹു വിശ്വാസികളെ പറ്റി പറഞ്ഞിട്ടില്ലേ, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, നമ്മൾ അവർക്ക് ലളിതമായ ഒരു വിചാരണ നടത്തുന്നതാണ് എന്ന് മുഅ്മിനുകളെ പറ്റി അല്ലാഹു പറഞ്ഞിട്ടില്ലേ. അപ്പൊ നബി നിങ്ങളല്ലേ പറഞ്ഞു വിചാരണ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊക്കെ നരകത്തിലാണെന്ന്, ഇവരെ പറ്റി എന്താ ഖുർആൻ പറഞ്ഞിങ്ങനെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്, ഇന്നമാ ദാലികല്ല അർദ്, അവിടെ ഒരിക്കലും അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇന്നമാ എന്ന് പറഞ്ഞ ചെറിയ വിചാരണ നടത്തുമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അവനെ വിചാരണ ചെയ്യുമെന്നല്ല, മറിച്ച് ഇന്നമാതാലിക്കല്ലാർ, അവൻ ചെയ്ത പ്രവൃത്തികൾ അവന് കാണിച്ചു കൊടുക്കും എന്നത് മാത്രമാണ് അടുത്ത ഉദ്ദേശം. നീ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിക്കോ, സ്വർഗത്തേക്കാണ് പോണത്, ഇതൊക്കെ ചെയ്ത മനുഷ്യനെ നീ ഞാൻ പുറത്തു വരുന്ന കാണിച്ചു കൊടുക്കും. വലാക്കിൻ മന്നൂഖിശൽ ഹിസാബ് യാലക്, ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതാല ഇതെന്താ മോനെ നീ ചെയ്തത് എന്ന് പറഞ്ഞ് ഓരോന്നോരോന്നായി അള്ളാഹു ചോദ്യം ചെയ്താൽ യാലക്, അവൻ നശിച്ചത് തന്നെ. അതുകൊണ്ടാണ് അള്ളാഹുവെ നമുക്ക് വിചാരണ അള്ളാഹുവിനെ എളുപ്പമാക്കി തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അള്ളാഹു മര്യാദ വിചാരം ചെയ്താൽ അവന്റെ കാര്യം കഷ്ടമാകും. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടില്ലേ, ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ അവന് 60 വർഷം ആയുസ് ലഭിക്കപ്പെട്ടിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ പിന്നെ മുഖം കുത്തി നടക്കൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്ത് എന്നുള്ള പേര്, അള്ളാഹു അത് അവന് ഇബാദത്ത് നിശ്ചയിച്ചെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ നടന്ന് 60 വർഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങനെ നടന്നാൽ കൂടി ആ പരലോകത്തെത്തി അവന് ബോധ്യപ്പെടും അള്ളാഹു ചെയ്തു കൊടുത്ത ന്യാമത്തിന് എത്രയോ ചെറുതാണ് താൻ ചെയ്ത കാര്യങ്ങൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞത്, ഒരാൾ നിങ്ങളിൽ ഒരാൾ പോലും നിങ്ങളുടെ അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. റസൂലുള്ളാഹി നബിയെ നിങ്ങളും അങ്ങനെ തന്നെയാണ്, ഇല്ല യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തി, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടിട്ട് മൂടിയിട്ടില്ലെങ്കിൽ ഞാനും അതുപോലെ തന്നെയാണ്. അപ്പൊ ഹിസാബൻ യസീറ എന്ന് പറയുമ്പോൾ ഖുർആൻ നേരെ അർത്ഥമായിട്ട് എന്തെങ്കിലും അർത്ഥം ബിന്നിപ്പായി അല്ലേ, ആരെങ്കിലും വിചാരണ ചെയ്താൽ അവൻ നരകത്തിൽ പ്രവേശിക്കുന്ന റസൂൽ എന്ന് പറഞ്ഞു. എന്നാൽ റസൂൽ അള്ളാഹു ആകട്ടെ ഖുർആൻ ഹദീസിന് എതിരായി, എന്നിട്ട് ആയിഷ റളിയല്ലാഹു അന്ന് തന്നെ വീട്ടിറങ്ങിയോ, ഇല്ല ചോദിച്ചു മനസ്സിലാക്കി. ഇതവർ ചോദിച്ചു മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും ഖുർആനും ഹദീസും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാകുകയില്ല. ഇനി നിങ്ങൾ നോക്കൂ, ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങളെ നിഷേധിക്കാൻ സഹാബികളാൽ തയ്യാറായിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾക്കൊക്കെ അറിയുന്ന സംഭവമാണ്, ഞാനിത് ചില ആളുകൾ കൂടുതൽ ആളുകൾ കേൾക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി കൂടിയാണ് ഇത് പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്റുൽ അസ്വദ് ചുംബിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, ഇന്നി അഅലമു അന്നക ഹജ, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം. ലാ തദുറു വലാ തൻഫ, ഒരു ഉപദ്രവം ഒരു ഉപകാരവും നീ ചെയ്യുന്നില്ല. വലൗല അന്നി റായിത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മഖബ്ബൽതുക, എന്നെ ഞാൻ ഒരിക്കലും ചുംബിക്കില്ലായിരുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ചിട്ടില്ലായിരുന്നു, അതിനെ ചുംബിക്കില്ല, അള്ളാഹുവിന്റെ റസൂൽ ചുംബിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. നബി ചുംബിക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് അല്ലേ, അതിന്റെ പിന്നെ ഹിക്മത്ത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. എന്താ ഒരു കല്ലിനെ മുമ്പ് വെച്ചാക്കത്തുള്ളൂ, ചില മനുഷ്യരെ ബുദ്ധി, പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ മതനിയമങ്ങൾക്ക് പിന്നിലുള്ള ഹിക്മത്ത്. ഇനി നിങ്ങൾ നോക്കൂ, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ധാരാളം തവണ നിങ്ങൾ ഈമം ബ്രഹ്മൻ തന്നെ കേട്ടിട്ടുണ്ടാവും, ദീനെങ്ങാനും ബുദ്ധി കൊണ്ടായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ, ഖുഫയുടെ മേലെയാണ്, മേലെയല്ല തടവേണ്ടത്, താഴത്താണ്. ഞാൻ ഖുഫന്റെ അടിയിലാണ് എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഖുഫയുടെ അടിയിലല്ല തടവ്, മേലെയാണ്. ദീൻ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ അടിയിലാണ് തടവേണ്ടത്. അലി റഹ്മാൻ മനസ്സിലാക്കിയത് എന്താ, ബുദ്ധി കൊണ്ട് അല്ല ദീൻ ഉണ്ടാക്കിയത് എന്നാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞു, ലാ തംനഉ നിസാഅകും അൽമസാജിദ് ഇസ്തഅദന്നകും ഇലൈഹാ, പള്ളിയിലേക്ക് അനുവാദം ചോദിച്ച് നിങ്ങളുടെ പെണ്ണുങ്ങൾ എടുത്തു വന്നാൽ അവരെ നിങ്ങൾ തടയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. അപ്പോൾ ഫഖാല ബിലാൽ ഇബ്നു അബ്ദില്ലാഹ്, അബ്ദുള്ളയുടെ മകൻ, അബ്ദുള്ള ഇബ്നു ഉമറിന്റെ മോനാണ് ബിലാൽ. ബിലാൽ പറഞ്ഞു, വല്ലാഹി ലനംനഉ, വല്ലാഹി ലനംനഉഹു, ലനംനഉഹു, അല്ലാഹുവാണ് സത്യം, നാം അവരെ തടയുക തന്നെ ചെയ്യും. ഒരിക്കലും അദ്ദേഹം ഹദീസിന് എതിരായിട്ട് പറഞ്ഞതല്ല, ചില ആളുകളുടെ തെറ്റിദ്ധാരണ ഹദീസിന് എതിരായി പറഞ്ഞതല്ല അദ്ദേഹം, മറിച്ച് അദ്ദേഹം പറഞ്ഞത് ആയിഷ റളിയല്ലാഹു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും ഇക്കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ കാട്ടിക്കൂട്ടുന്നത് കണ്ടിരുന്നെങ്കിൽ നബി അവരെ പള്ളിയിൽ നിന്ന് തടയുമായിരുന്നു. അല്ലാതെ സലഫുകളിൽപ്പെട്ട അബ്ദുള്ള ഇബ്നു ഉമറിന്റെ മോന് നബിന്റെ ഹദീസിനെതിരെ പറഞ്ഞല്ലാതെ, ആയിഷ റളിയല്ലാഹു പറഞ്ഞില്ലേ ഈ കാലത്ത് പെണ്ണുങ്ങൾ കാട്ടിക്കൂട്ടുന്നത് നബി എങ്ങാനും കണ്ടിരുന്നെങ്കിൽ നബി പെണ്ണുങ്ങളെ തടയുമായിരുന്നു. പിള്ളിപ്പോ അന്നത്തെ കാലത്ത് അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ ഇന്നത്തെ കാലത്ത് എന്താ പറയണ്ടേ?
അപ്പോൾ
ബിലാൽ ബിൻ അബ്ദുല്ല ഇങ്ങനെ പറഞ്ഞു, ഞാൻ തടയി തന്നെ ചെയ്യും. കാരണം എന്താ, പെണ്ണുങ്ങൾ അത്രയധികം മോശത്തിൽ അവിടെ കാണിക്കുന്നത്, അത്ര പൂശി പോവുക, മര്യാദക്ക് ഹിജാബ് ധരിക്കാതിരിക്കുക, ഇങ്ങനെ കാര്യം. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അഖ്ബല അലൈഹി അബ്ദുല്ലാഹി ഇബ്നു ഉമർ അങ്ങോട്ട് മുന്നേക്ക് മുന്നിലേക്ക് അങ്ങോട്ട് വന്നു. തസബ്ബഹു സബ്ബൻ സയ്യഅൻ മാ സമിഅതുഹു സബ്ബഹു മിസ്ലഹു ഖത്. അദ്ദേഹം ശക്തമായി ബിലാലിനെ ചീത്ത പറഞ്ഞു. ഇതുപോലെ ഒരാൾ ചീത്ത വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്ര ശക്തമായിട്ട് പറയുമ്പോ ബിലാൽ എന്താ പറഞ്ഞത്? ഇതിൽ പറഞ്ഞു, നമ്മളെ നമ്മളെ നമ്മള് ബുദ്ധിയുണ്ടാണെങ്കിൽ എന്റെ മുമ്പ് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. വേറെ പ്രശ്നം കാരണം ഞാനവര് തടയുന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് അബ്ദുല്ലാഹി മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന് അത് എന്ത് സാഹചര്യങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും നിങ്ങളെതിരായ സാഹചര്യത്തിന്റെ പേരിലാണ് മൂപ്പര് പറ്റൂല എന്നറിഞ്ഞു. എന്ത് സാഹചര്യം പറഞ്ഞിട്ടാണെങ്കിൽ നബിയുടെ ഹദീസിന് നിങ്ങൾ എതിരായാൽ അദ്ദേഹത്തിന് ശക്തമായ ദേഷ്യമാണ് കണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖുബറുക്കാൻ റസൂലില്ലാഹ വതഖൂൽ വല്ലാഹി ലനംനഉഹു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നീ എന്നോട് പറയണോ ഞാൻ തടയുമെന്ന് എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്തത്. മരണം വരെ അദ്ദേഹം ബിലാൽ ബിൻ അബ്ദുല്ലയോട് മിണ്ടിയിട്ടില്ല എന്ന് മറ്റു റിവായത്തുകളിൽ കാണാം. ഈ ഹദീസ് മുസ്ലിം ധരിച്ചത്. ഇനി ഒരിക്കൽ ഉറവത്ത് ബിൻ സുബൈർ, ഉറവത്ത് ബിൻ സുബൈർ സഹാബിയിൽപ്പെട്ട ആള് തന്നെയാണ്. അദ്ദേഹം ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അള്ളൽ തന്നാസ്, നീ ജനങ്ങളെ വഴിതെറ്റിക്കുന്നുണ്ടല്ലോ ഇബ്നു അബ്ബാസേ എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ചോദിച്ചു, വമാദാ യാ വരിയ, ഉറവനെ വിളിച്ചത് വരിയാണ്, വരിയ എന്താണോടോ അത്, എന്താ ഇപ്പൊ ഞാൻ ആളുകളെ വഴിതെറ്റിക്കുന്ന പറയുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, تأمر بالعمرة في هؤلاء العشر وليست فيهن عمرة. ഈ ബുദ്ധിയുള്ള പെണ്ണുങ്ങളെ അവർക്ക് ഹജ്ജിന്റെ ഉംറയുടെ കാര്യം കൂടി നീ അവരോട് പറയുന്നുണ്ടല്ലോ, ഉംറ കൂടി അവരോട് നീ പറയുന്നുണ്ടല്ലോ പറഞ്ഞാൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ചില വിധിവിലക്കൾ, എനിക്കതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, അവല തസ്അൽ ഉമ്മക അൻ ദാലിക്, ഇതിനകത്ത് നീ ഇന്റെ അടുത്ത് നിൽക്കുന്ന നിന്റെ ഉമ്മാനോട് ചോദിച്ചാൽ പോലെ, ഉമ്മാക്ക് കൂടുതൽ അറിയുണ്ടാവുമല്ലോ. അതായത് നബിസ്വല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾ അത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് നിനക്ക് ഉമ്മാനോട് ചോദിച്ചാൽ മനസ്സിലാവുമല്ലോ നീ എന്തിനാ എന്നോട് ചൂടാവുന്നത്. അപ്പോൾ ഉറവ പറഞ്ഞു, ഇന്ന അബൂബക്രീൻ വ ഉമർ ലം യഫ്അല ദാലിക്, അബൂബക്കറും ഉമറും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്നാണ്. ആ സമയത്താണ് പിന്നെ അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞത്, ഹാദല്ലദീ അഹ്ലകക്കും, ഇത് തന്നെയാണ് വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇത് തന്നെയാണ് നിങ്ങളെ നശിപ്പിക്കുന്നത്. മാ അറാ ഇല്ലാ സയുഅദ്ദിബക്കും, അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ പേരിൽ ഇന്നി യുഹദ്ദിസുക്കും അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തു എന്ന് പറയുമ്പോൾ, വതജീഊനി ബിഅബൂബക്കറി ഉമർ, നീ അബൂബക്കറിനെ ഉമറിനെ പിടിച്ചിട്ട് എന്റെ അടുത്തേക്ക് വരിക. റസൂൽ ചെയ്തു എന്ന് പറയുമ്പോൾ നീ അബൂബക്കറിനെ ഉമറിനെ പറയുക. ഈ ആയത്തിൻ ഈ ഹദീസിന്റെ അടിയിൽ ഇമാം ഇബ്നു ഖയ്യിം മനോഹരമായൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. വളരെ മനോഹരമായൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. ഫറഹിം അല്ലാഹു ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹു കാരുണ്യം ചൊരിയുമാറാകട്ടെ. കൈഫ ലൗ റാ അഖ്വാമൻ യുആരിദൂന ഖൗല അല്ലാഹി വറസൂലിഹി بقول ارسطو وافلاطون وابن سينا والفارابي وجهم بن صفوان واضرابهم. ابو بكر وعمر പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇബ്നു അബ്ബാസിന്റെ മറുപടി ഇങ്ങനെ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇബ്നു സീന പറഞ്ഞിട്ടുണ്ട്, അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റേ എന്താ പിന്നെ നിനക്ക് ആ പറയുന്നുണ്ടല്ലോ, അന്നത്തെ കാലത്ത് അവരൊക്കെ വലിയ വലിയ സയന്റിസ്റ്റുകൾ ഇബ്നു സീനയും അരിസ്റ്റോട്ടിലും മറ്റോനും മറിച്ചോനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നവർ അദ്ദേഹം എങ്ങാനും കണ്ടിരുന്നെങ്കിൽ എന്താ പറയാ? ഈ ഇത് കൊടുത്തിട്ട് ഇത് പിന്നെ അതിന് താഴത്ത് അലി ഹലബി റഹിമഹുള്ള അദ്ദേഹം എഴുതിയിരിക്കുന്നു, റഹിം അള്ളാഹു ഇബ്നു ഖയ്യിം, അള്ളാഹു ഇബ്നു ഖയ്യിം കാരുണ്യം ചൊരിയുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവരുടെ ഇടയിലുള്ള കുറെ ആളുകളുടെ പേരാ പറയും. നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ പേരെ പറയും, ഇബ്നു ഖയ്യിം അള്ളാഹു കാരുണ്യം ചൊരിയുമാറാകട്ടെ, ഏതൊക്കെ സുല്ലമിയും ഏതൊക്കെ പിന്നെ ബിരുദം കിട്ടിയ ആൾക്കാരും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെതിരെ തിരിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ പിന്നാലെ നടക്കുന്നവർ അവരോട് ഇബ്നു അബ്ബാസ് എന്ത് മറുപടിയാണ് പറയാൻ? ചിന്തിക്കേണ്ടവർ ചിന്തിക്കട്ടെ. ഇനി നിങ്ങൾക്ക് ധാരാളം തവണ കേട്ട സംഭവം തന്നെ ഞാനിത് ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ, കേൾക്കാത്തവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ നമ്മുടെ ഉമ്മയാണ് അവർ. അള്ളാഹു അവരെയും നമ്മയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവരോട് ഒരു പെണ്ണ് വന്നിട്ട് ചോദിച്ചു, അതഖ്ദി ഇഹ്ദാന സ്വലാത അയ്യാമ മഹയ്ദിഹ, ആർത്തവമുള്ള ദിവസത്തിന് നിസ്കാരം ഞങ്ങൾ കടമ്പൂട്ടണോ? കാരണം ഞങ്ങൾ ആർത്തവമുള്ള സമയത്തുള്ള നോമ്പ് കടമ്പൂട്ടുണ്ടല്ലോ, അപ്പൊ നമസ്കാരം കൂടി ഞങ്ങൾ കടമ്പൂട്ടണ്ടേ എന്ന് ഈ പെണ്ണ് ചോദിച്ചു. പെണ്ണ് ചോദിച്ചപ്പോൾ അതിന്റെ മറുപടി എന്തല്ല, കടം വീട്ടണോ വീട്ടണ്ടേ എന്നുള്ള അഹ്കാമ് പറയില്ല, മസല പറയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു വെച്ച്, ഹറൂറിയത്തു അൻതി, ഇനി ഹറൂറിയത്തിയാ, നീ ഖവാരിജാണോ? ഹറൂറിയത്ത് എന്ന് പറഞ്ഞാൽ ഹറൂറിയ എന്നുള്ള പ്രദേശത്തുണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകളാണ്. അവർക്ക് അവരെന്ത് ചെയ്യുമായിരുന്നു, സ്ത്രീകളോട് ഹയലിന്റെ സന്ദർഭത്തിൽ നഷ്ടപ്പെട്ട നമസ്കാരം കടം വീട്ടാൻ കൽപ്പിക്കുമായിരുന്നു. അപ്പൊ ഹറൂറിയ എന്ന പ്രദേശത്ത് എൻ്റെ ഒരു ചമ്പടിച്ചിരുന്നു. അപ്പൊ അതിലേക്ക് ചേർത്തിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഹറൂറിയാണ്. അപ്പൊ അവൾ പറഞ്ഞു, അല്ല ഞാൻ ചോദിച്ചത് ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഫഖദ് കാനത് ഇഹ്ദാന തഹീദു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ലാ തുഅ്മറു ബിഖദാ. ഞങ്ങൾ പല ആളുകൾക്കും ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഹൈദ് ഉണ്ടാകാറുണ്ടായിരുന്നു. ഞങ്ങളോട് നോമ്പ് കടം കിട്ടാൻ പറയുമ്പോഴത്തെ, എന്നാൽ നമസ്കാരം കടം വിട്ടാൻ നബി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈ ഹദീസിൽ കേവലം ഒരു മസലല്ല, നമസ്കാരം കടം വിട്ടണമെന്നുള്ള നിയമല്ല അവിടെ പഠിപ്പിക്കുന്നത്, മറിച്ച് അതിൽ വലിയൊരു പാഠമുണ്ട്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി, നമസ്കാരത്തിൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിട്ട് റസൂലിനെ കൽപ്പിച്ചിട്ടില്ല. നോമ്പിന്റെ കാര്യത്തിൽ നോമ്പിന്റെ കാര്യത്തിലാകട്ടെ നബി ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ഇവിടെ എങ്ങനെ അവിടെ എങ്ങനെ, ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അതായിരുന്നു സഹാബികളുടെ ദീൻ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഒരിക്കൽ അബൂ ഹുറൈറ പറഞ്ഞു, തവല്ലഉ മിമ്മ ഗയ്യറ ഫിന്നാർ, വേവിച്ച ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നോമ്പ് പിന്നെ ഉദു എടുക്കണം. വേവിച്ച ഭക്ഷണം കഴിച്ചാൽ എന്ന് പറഞ്ഞാൽ തീയ് മാറ്റം വരുത്തിയത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദു എടുക്കണം. ചൂടാക്കിയ സാധനം കഴിച്ചു കഴിഞ്ഞാൽ, വേവിച്ചത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദു എടുക്കണം. സുന്നത്താണ്, വാജിബല്ല, നിർബന്ധമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേവിച്ച ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വുദു എടുക്കാൻ നമസ്കരിച്ചിട്ടുണ്ട്. എന്നാൽ ഒട്ടകത്തിന്റെ മാംസം കഴിച്ചാൽ വുദു പറയും, അയാൾ എന്ത് ചെയ്യണം, വുദു എടുക്കണം, നമസ്കരിക്കാൻ പറ്റി. ഇത് സുന്നത്താണ്. സുന്നത്താണ് എങ്ങനെ കിട്ടിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേവിച്ച ഭക്ഷണം കഴിച്ചിട്ട് വുദു എടുക്കാൻ നമസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ പൊട്ടന്മാർ പറയും കണ്ടില്ലേ രണ്ടും തമ്മിൽ വൈരുദ്ധ്യമായി. ബുദ്ധിയുള്ളവർ പറയും അത് കറാഹത്താണ്, പിന്നെ വുദു എടുക്കൽ സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്ന ഒരു കാര്യം കൽപ്പിക്കുകയും നബി അത് ചെയ്യാതിരിക്കുകയും ചെയ്താൽ അത് സുന്നത്താണ്. എന്താ താടി വാജിബെന്നറിയാല്ല തെളിവ്, താടി വെക്കണം എന്ന് നബി എല്ലായിടത്തും പറഞ്ഞു. ഒരിക്കൽ പോലും നബി താടി അടിച്ചിട്ടില്ല. നബി താടി അടിച്ചാൽ സുന്നത്താണെന്നറിയായിരുന്നു. അപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു, നീ എന്ത് ചെയ്യണം, തീ മാറ്റം വരുത്തിയ സാധനം കഴിച്ചിനെ വുദു എടുക്കണം. നബി പറഞ്ഞു, അപ്പൊ മുന്നിൽ നിൽക്കുന്ന ഒരു ചങ്ങായി പറഞ്ഞു, ഒരാൾ പറഞ്ഞു, അന തവല്ലഉ മിനൽ ഹമീം, അപ്പൊ ചൂടുവെള്ളം കുടിച്ചാൽ വുദു എടുക്കണോ? നല്ല ചോദ്യമാണ്, ചൂടുവെള്ളം കുടിച്ചാൽ വുദു എടുക്കണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇബ്നു അഖി ഇദാ സമിഅ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസൻ ഫലാ തദ്രിബ് ലഹുൽ അംസാൽ. അപ്പൊ ചൂടുവെള്ളം കുടിച്ചാൽ വുദു എടുക്കണമെന്നുള്ള മശാലക്ക് മറുപടിയല്ല. അപ്പോഴുള്ള മറുപടി, എന്റെ സഹോദര പുത്ര, റസൂലുള്ളാഹി ഹദീസ് കേട്ടാൽ നീ എന്ത് ചെയ്യാൻ പാടില്ല, അതിന് പരസ്പരം ഉദാഹരണങ്ങൾ പറയാൻ പാടില്ല. ഇത്രത്താണ് ഈ ഹദീസ് ഇങ്ങനെയാണെങ്കിൽ ആ ഹദീസ് ഇങ്ങനെ ആവട്ടെ, ഈ ഹദീസ് ഇങ്ങനെ ഇത്ര കാര്യങ്ങളാ പറയല്. നമസ്കാരത്തിലുള്ള കാര്യം നമസ്കാരത്തിൽ പറയും, നമസ്കാരത്തിൽ അനങ്ങാൻ പാടില്ല എന്ന് നിങ്ങൾ തന്നെ പറയും, അതേ നിങ്ങൾ തന്നെ എന്ത് ചെയ്യും, കൈവല്ല ഇങ്ങനെ അനക്കും. എടോ ഈ അനക്കൻ നബി പറഞ്ഞ അനക്കാം, നിസ്കാരത്തിൽ പറഞ്ഞ അനക്കെത്തിപ്പെട്ടതാണ്. അപ്പൊ അവന്റെ ബുദ്ധിക്കത് പറ്റുന്നില്ല. പിന്നെയോ പിന്നെ നമ്മുടെ നില കെട്ടിവെക്കും. എന്താ മുഅ്മിനുകൾക്ക് ഷുഗർ ബാധിക്കില്ല, നിങ്ങൾ തന്നെ പറയും. ആ നിങ്ങൾ തന്നെ പറയും നബിക്ക് ഷുഗർ ബാധിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞു മുഅ്മിനുകൾക്ക് ഷുഗർ ബാധിക്കില്ല? ആരും പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. മുഅ്മിന് ഷുഗർ ബാധി നമ്മളെ നേരെ വന്നിട്ട് ഓന് വൈരുദ്ധ്യം ഉണ്ടാക്കുക. ആദ്യം ബുദ്ധി പോയി ക്ലീനാക്കണം. പിന്നെ മുന്നേ ഇഷിയാത്തുറാസിന്റെ ഒരു ഷേഖ് വന്നിരുന്നു ഇവിടെ, പിന്നെ ഉസ്താൻ കോളേജിൽ. അദ്ദേഹം ക്ലാസ് എടുത്തപ്പോ കുറെ പേരിങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, കുറെ ബുദ്ധിയുടെ ചോദ്യങ്ങൾ. അന്ന് അസ്മാസിപ്പാത്താണ് ക്ലാസ്. അപ്പൊ കുറെ ആൾക്കാർ പിന്നെ അള്ളാഹു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആവണ്ടേ, അപ്പൊ അള്ളാഹു എങ്ങനെയാണ് ഇറങ്ങുക എന്നൊക്കെ ചോദ്യമൊക്കെ കുറെ വന്നു. സബബ് മുസബബ് കാര്യകാരണ ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെയാണ്. അപ്പോൾ അന്ന് ഷേഖ് പിന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഷേഖ് പറഞ്ഞു, ആദ്യത്തെ ചോദിച്ചു, നിങ്ങൾ ശരസികൾ തന്നെയല്ലേ ചോദിച്ചു? നിങ്ങൾ ശരസികൾ തന്നെയല്ലേ? ഞങ്ങൾ ശരസികൾ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ വാക്കുകളിൽ മുഴുവൻ നേരിച്ചു നിൽക്കുന്നത് മുഅ്തസിലത്തിന്റെ വാക്കുകളാണല്ലോ. ഞങ്ങൾ പറഞ്ഞു, കുറച്ചൊക്കെ പഠിച്ചതൊക്കെ അവിടെ നിന്നൊക്കെ ഉണ്ടല്ലോ, അതിന്റെ പ്രശ്നമാണ്. അപ്പോൾ ശേഖ് ഞങ്ങളെ ഉപദേശിച്ചൊരു കാര്യമുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കൂടി അറിയിക്കണം. എന്നോട് വശീയത്തെയാ, നിങ്ങളോട് വശീയത്തെയാ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങൾ പഠിക്കേണ്ടത് പ്ലെയിൻ പേപ്പറിലാണ്. അല്ല, പ്ലെയിൻ പേപ്പറിൽ, കുത്തിവരകളുള്ള പേപ്പറുകളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അക്കയിൽ കയറ്റരുത്. നിങ്ങൾ ആദ്യം കുറെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവണം. മറ്റേ സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മക്ക് കുറെ അക്കലാജിന് ഉണ്ടാക്കിയ കുറെ നിയമമുണ്ട്. അതേപോലെ ഫഹറു റാസി പറഞ്ഞിട്ടുണ്ട്, റാസി പറഞ്ഞിട്ടുണ്ട് തസ്വീറിൽ ഇങ്ങനെ കുറെ നിയമം. അപ്പൊ ഇങ്ങനത്തെ കുറെ നിയമങ്ങളുണ്ട്. ആ നിയമത്തിനൊന്നും നമ്മളെ ആയത്തൊന്നും എതിരാൻ പാടില്ല. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ കുറെ പൊട്ടത്തരങ്ങൾ കയറ്റി വെച്ചിട്ട് അതിന്റെ മേലെ ആയത്തൊരു കയറ്റി വെക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ബുദ്ധിമുട്ടുണ്ടാകും. ആ അക്കയുടെ ഒരു നിരക്കും നനവുണ്ടാവില്ല. അതെ, കുറെ പഠിച്ചിട്ടുണ്ടാവും, ഒരു ഉപകാരം ഉണ്ടാവില്ല. അതങ്ങനെ ഉണങ്ങി കിടക്കുന്നുണ്ടാവും, വരണ്ട് കിടക്കുന്ന ഭൂമി പോലെ ആയിരിക്കും. അക്കയില ഒരു ഉപകാരം ഉണ്ടാവില്ല. അക്കയിലവന് ഉപകാരപ്പെടണമെങ്കിൽ ക്ലീൻ പേപ്പറിലായിരിക്കണം. നമ്മളൊക്കെ നമ്മളെ ഉദ്ദേശിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഒരിക്കൽ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, അൽഹയാഉ ഖൈറുൻ കുല്ലുഹു, ലജ്ജ പൂർണ്ണമായും നന്മയാണ്, കംപ്ലീറ്റ് ലജ്ജ എല്ലാം നന്മയാണ്. അത് പറഞ്ഞപ്പോൾ ബുഷൈർ ഇബ്നു കഅബി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, ഇന്ന ലനജിദു ഫീ ബഅദിൽ കുതുബി അൽ ഹിക്മ അന്ന മിൻഹു സകീനത വഖാറൻ ലില്ലാഹ് വമിൻഹു ളഅഫുൻ. ലജ്ജ നന്മയൊക്കെ തന്നെയാണ്, ലജ്ജയിൽ പിന്നെ അടക്കവും അതുപോലെ ഒതുക്കവും ഒക്കെ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ചില ഹിക്മത്തിന്റെ ഗ്രന്ഥങ്ങളിൽ, ഹിക്മത്തിന്റെ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയ്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ സയൻസ് കിതാബ്, സയൻസ് കിതാബിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് വമിൻഹു ളഅഫുൻ, ലജ്ജ എന്നത് ഒരു ദുർബലതയുടെ ലക്ഷണമാണ് എന്ന് ഞങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നാണ് അത്ര പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫഗദിബ ഇമ്രാൻ ഹത്താ ഹമറത ഐനാ, അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവക്കുന്നത് വരെ ഇമ്രാൻ ബിൻ ഹുസൈൻ ദേഷ്യം പിടിച്ചു, കണ്ണ കണ്ട് ചുവന്നു. എന്റെ മുമ്പ് ഒരു പറഞ്ഞു, നമ്മളെ നാട്ടിലേക്കാണ് ഇവരൊക്കെ ജീവിച്ചതെങ്കിൽ അല്ലേ എന്തായിരിക്കും അവസ്ഥ? നമുക്കിതൊക്കെ കേട്ട് കേട്ടിട്ട് എന്തായെന്ന് വെച്ചാൽ അതിനോടൊക്കെ ഉള്ളൊരു ദേഷ്യം ഇല്ലാതായി. ഇത് എത്ര വലിയ കുഫറാണ് ഇവരൊക്കെ പറയുന്നത്, അതൊക്കെ കേട്ട് നമ്മളിങ്ങനെ ചിരിക്കുന്നു. നമുക്ക് ചിരിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാ? ഇവർക്ക് ചിരിയല്ല തന്നെ, അവർ ദേഷ്യം പിടിക്കണം. അതുകൊണ്ടാണ് ഹദീസിനെതിരെ സംസാരിക്കുമ്പോൾ ഇത്ര ദേഷ്യം നോക്കി. ഹദീസിനെതിരെ സംസാരിക്കുന്ന ആളുകളോട് ഒരു പണ്ഡിതൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന്, പിന്നെ അദ്ദേഹം പറഞ്ഞു, എന്റെ അടുക്കൽ 10 അമ്പ് കിട്ടി, 10 അമ്പ് കിട്ടിയാൽ അമ്പ് കിട്ടിയാൽ 9 എണ്ണേ ഞാൻ ഷിയാക്കൾക്കെതിരെ അറിയുള്ളൂ, 10-ാമത്തെ യഹൂദന്മാർക്കെതിരെ അറിയുള്ളൂ. അപ്പൊ അന്ന് ഷിയാ ഭരണകൂടാണ്, ഷിയാ ഭരണകൂടത്തിന്റെ ആൾക്കാര് എന്നെ പിടിച്ചു വന്നത്, പിടിച്ചു കൊണ്ടുവന്നിട്ട് എന്നോട് ചോദിച്ചു, നീ അങ്ങനെ പറഞ്ഞാണ് വെച്ചു, 10 അമ്പ് കിട്ടിയാൽ 9 എണ്ണം ഞങ്ങൾക്കെതിരെ 1 യഹൂദനെതിരെ അറിയുമെന്ന് നീ പറഞ്ഞോ? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടത് തെറ്റിയതാണ്, ഞാൻ പറഞ്ഞത് 9 എണ്ണം നിങ്ങൾക്കെതിരെ അറിയും, 10-ാമത്തും നിങ്ങൾക്കെതിരെ അറിയില്ല. അതിന്റെ പേരിൽ ആ മനുഷ്യനെ അവർ അവരുടെ തോലി വിരിച്ചു എന്നാണ്, അയാളുടെ തോലി വിരിച്ചു പറഞ്ഞു എന്നാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, ആ തൊലി ഉരിക്കുന്നയാൾ അയാളോട് കുറച്ച് കാരുണ്യം കാണിച്ചു, തൊലി ഇരിച്ചുകൊണ്ടിരിക്കെ അയാൾ നെഞ്ഞിന്റെ ഹൃദയത്തിന്റെ ഭാഗത്തെത്തിയപ്പോ കത്തി കുത്തി ഇറക്കി. അങ്ങനെയാണ് അയാൾ മരിച്ചത്. ആ സമയത്ത് അയാളിൽ നിന്ന് കറാമത്ത് വെളിവായി എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. ഷെയ്ഖ് മഷ്ഹൂർ ഹസൻ പറയുന്ന അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ നിന്ന് കേട്ടതായി അവിടെ വെച്ച സുഹൃത്ത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുന്നതായി ശബ്ദം കേൾക്കാമായിരുന്നു എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ അതാണ് അഹലുൽ ബിദഅയിലെ ആളുകളോട് നമുക്ക് ഇത്ര ദേഷ്യത. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത്, പുറത്തുനിന്ന് ആക്രമിക്കുന്ന യഹൂദന്മാരെക്കാളും ക്രൈസ്തവരെക്കാളും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക ഇവരായിരിക്കും. കാരണം ഇവർ പുറമേക്ക് ഇസ്ലാമാണ് എന്ന് പറയുന്ന ആളുകളാണ്, അവരാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക. യഹൂദന്മാരും ക്രൈസ്തവരും നമ്മൾ ആക്രമിക്കുന്നവർക്ക് പിടുത്തുണ്ടാവും, അവരെന്താ ചെയ്യാൻ നമുക്കൊരു മുൻകരുതലുണ്ടാവും. ഇവർ നമ്മളോടൊപ്പം നിൽക്കുന്നവരാണ്, അവരാണ് നമുക്ക് കൂടുതൽ ഉപകാരം ഉപദ്രവം ഉണ്ടാക്കുക. മുനാഫിക്കുകളുടെ സംഭവമൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഹിക്മത്തിന്റെ കിതാബിൽ ഇത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, അല്ല ഖുർആനി ഹജ്ജിസു കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതുആരദു ഫീ, റസൂലുള്ള ഹജീസ് പറഞ്ഞു നീ അതിനെതിരാവുകയാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം ശക്തമായി ഇദ്ദേഹത്തെ ആക്ഷേപിച്ചു. അപ്പൊ അടുത്തിരിക്കുന്ന ആളുകൾ പറഞ്ഞു, അവൻ എന്തോ രോണ്ട് ബുദ്ധിയോടുകൊണ്ട് പറഞ്ഞാൽ വിട്ടുകൊടുക്കണമെന്ന് ശുപാർശ പറയാൻ തുടങ്ങി. ഹദീസിന്റെ അവസാനത്തിൽ കാണാം, അദ്ദേഹത്തെ അതിന്റെ വിശദീകരണങ്ങളിൽ കാണാം, ഈ മനുഷ്യനെ നിരീശ്വരവാദി എന്ന് ഇമ്രാൻ ഇബ്നു ഹുസൈൻ വിശേഷിപ്പിക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെട്ടുപോയി എന്ന് ഒപ്പമുള്ള ആളുകൾ പറഞ്ഞതായിട്ട്. ഇനി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദീസിൽ സഹാബി ഉബാസ് ഇബ്നു സാമിത്ത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ദിർഹമുകൾ ഒരു ദിർഹമിന് പകരം കൈമാറ്റം ചെയ്യുന്നു നിരോധിച്ചിട്ടുണ്ട്. രണ്ട് ദിർഹം ഒരു ദിർഹമിന്, രണ്ട് രൂപ കൊടുത്തിട്ട് ഒരു രൂപ വാങ്ങിക്കാം, അങ്ങനെ പാടില്ല. ഇതെന്ന് വെച്ചാല് പിന്നെ കച്ചവടത്തിലും മറ്റൊക്കെ വരുന്ന, അല്ലെങ്കിൽ പിന്നെ ചില ആളുകൾ കാണാം, പിന്നെ കോയിന് മൂല്യം കൽപ്പിച്ചിട്ട് ഒരു രൂപന്റെ കോയിൻ ആയിരിക്കും, പക്ഷെ പറയാൻ മുന്നത്തത് അപ്പൊ മൂപ്പര് 100 രൂപ കൊടുക്കുക എന്നിട്ട് ഒരു കോയിൻ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് സ്വർണ്ണം വിലക്കിയിട്ടുണ്ട് എന്ന് സ്വഹാബി ഹദീസ് പറഞ്ഞു. അപ്പോൾ ഒരു ചങ്ങായി പറഞ്ഞു, മാ അറാ ബിഹാദ ബഅസൻ യദൻ ബിയദ്, നേരെ റൊക്കം അപ്പോൾ അപ്പോൾ ചെയ്യുന്ന കച്ചവടമാണെങ്കിൽ അതിലൊരു പ്രശ്നമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പറഞ്ഞു, അഖൂൽ ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖൂൽ ലാ അറാ ബിഹി ബഅസൻ, നബി പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ നീ എന്നോട് മറുപടി പറയുന്നത് അതിലൊരു കുഴപ്പം കാണുന്നില്ല എന്നാണ്. വല്ലാഹി ലാ യദില്ലുനി വഇയാക സഖ്ഫുൻ അബദ, നീയും ഞാനുമായി ഇനി ഒരുമിച്ചിരിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുപോലെ തന്നെ ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു അവഫൽ ഒരു മനുഷ്യൻ ഖസ് എന്ന് പറഞ്ഞാല് പിന്നെ ഈ കയ്യിന്റെ ഇടയിൽ കല്ല് വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കളിക്കൂലേ, എന്തെങ്കിലും പറയാ മലയാളത്തിൽ, കൊട്ടിയെടുക്കല്ല, സംഭവം മനസ്സിലായല്ലോ. കയ്യിന്റെ ഇടയിൽ കല്ല് വെച്ചിട്ട് അതിങ്ങനെ തെറ്റതെറിപ്പിക്കുന്ന പോലെ ഇങ്ങനെ വിടുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട് എന്ന് ഒരിക്കൽ ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ കണ്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു മുഗഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തഖ്സിഫ്, നീ അങ്ങനെ ചെയ്യരുത്. ഫഇന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യക്റഹ് ഔ ഖാല യൻഹാ അനിൽ ഖസ്ഫ്, നബി അത് വെറുക്കുകയോ അല്ലെങ്കിൽ നബി അത് നിരോധിക്കുകയോ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യുന്ന നബി നിരോധിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഇന്നഹു ലാ യുസ്താദു ബിഹി സൈദ്, നിങ്ങൾക്ക് വേട്ടമൃഗത്തെ കിട്ടാനത് ഉപകാരമില്ല, അല്ലെങ്കിൽ ഒരു ഉപകാരമുള്ള കാര്യമാണ് അപ്പൊ ചെയ്യേണ്ടത്, ഒരു ഉപകാരമില്ലാത്ത കാര്യം പ്രത്യേക സമയങ്ങളിൽ എന്നല്ലാതെ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മൃഗത്തെ വേട്ടയാടി പിടിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ശത്രുവിന്റെ മേൽ അധികാരം, ഒരു യുദ്ധത്തിൽ വരുന്ന ശത്രുവിന്റെ മേലെ കൈയോട്ട് ദൂട്ടേണ്ട ഒരു കാര്യമുണ്ട് ഇല്ല. ഒരു ശത്രുവിന് യുദ്ധത്തിൽ നിങ്ങൾക്ക് ജിഹാദിന് ഉപകാരമില്ല, ഒരു വാളോണ്ട് യുദ്ധം പഠിക്കാൻ പറ്റുന്നുണ്ട് ജിഹാദിന് ഉപകാരം, ഇതുകൊണ്ട് ഒരു ഉപകാരമില്ല. ഏട്ടമൃഗത്തെ പിടിക്കാനും പറ്റൂല, എന്നാലൊട്ടെ ശത്രുവിനെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല, മറിച്ച് അതുകൊണ്ട് എന്താ ആകെയുള്ള ഉപകാരം തന്നെ. വലാക്കിന്നഹു യക്സിറു സിന്ന വയഫ്ഖഉൽ ഐൻ, ആകെയുള്ള ഉപകാരം ഒന്നല്ലെങ്കിൽ പല്ലു പൊട്ടും അല്ലെങ്കിൽ കണ്ണുപോകും, ഈ രണ്ട് കാര്യം കൊണ്ട് നടക്കും. അപ്പൊ നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒന്ന് പറഞ്ഞിട്ട് പോയി. പിന്നീട് ഒരിക്കൽ പിന്നീട് മൂപ്പര് തന്നെ ഈ പരിപാടി ഇത് ചെയ്യുന്നതായി കണ്ടു. ഫഖാല ലഹു, അപ്പോൾ ഇബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു പറഞ്ഞു മുഖബിറുക അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്റഉ യൻഹ അൽ ഖസ് തുമ്മ അറാക തഖ്ബിഹ് നബി നിന്നോട് നബി പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞല്ലേ പിന്നെ ഞാൻ നീ ഇത് ചെയ്യണോ എങ്കിൽ ലാ ഉകല്ലിമുക കലിമതൻ അബദ ഇനി നിന്നോട് ഞാൻ മിണ്ടുക തന്നെ ഇല്ല നമ്മളാണെങ്കിൽ പറയൂ സുന്നത്തല്ലേ നിങ്ങളെന്തിനാ അതിനൊക്കെ അത്ര ദേഷ്യം പിടിക്കുന്നത് സുന്നത്തല്ലേ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത് സഹാബിമാർ ശക്തമായി എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ധാരാളക്കണക്കിന് സംഭവങ്ങൾ കാണാൻ സാധിക്കും കുറെ പ്രമാണങ്ങൾ കുറെ ഹദീസുകളും അസറുകളും വിശുദ്ധ വന്നിട്ട് ഞാൻ അതിൽ കിടക്കുന്നില്ല ഇമാം സുഹരി റഹിമഹുള്ള പറഞ്ഞൊരു വാക്ക് ഞാൻ പറയട്ടെ അദ്ദേഹം പറഞ്ഞു മിനല്ലാഹി റിസാല വ അല റസൂൽ അൽ ബലാഗ വ അലൈനാ തസ്ലീം അല്ലാഹുവിന്റെ മേൽ ബാധ്യതയായ കാര്യമാണ് അൽ ബലാഗ അൽ റിസാല മതം എത്തിച്ചു നൽകുക എന്നത് അള്ളാഹുവിന്റെ ബാധ്യതയാണ് മതം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു കൊടുക്കുകയാണ് വഅല റസൂലി അൽ ബലാഗ നമുക്കത് എത്തിച്ചു നൽകുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള ബാധ്യതയാണ് വഅലൈന തസ്ലീം അള്ളാഹുവിന്റെ മേലെ ബാധ്യത എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തല്ല നമ്മൾ ബാധ്യതയാക്കി വെച്ചതല്ല അള്ളാഹു സ്വയം ബാധ്യതയാക്കിയത് റസൂൽ അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഏൽപ്പിച്ച ബാധ്യത തന്നെ എത്തിച്ചു കൊടുക്കണം എന്നത് നമ്മുടെ മേലുള്ള ബാധ്യത വഅലൈന തസ്ലീം അതിന് കീഴൊതുങ്ങുക എന്നതാണ് നമ്മുടെ ബാധ്യത ഇമാം സുഹരി പറഞ്ഞത് ഈ വാക്ക് ഉദ്ദേശിച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു ഫഖദ് ഫഅല സുബ്ഹാനഹു മാ അലൈഹി അല്ലാഹു അവന്റെ മേൽ ബാധ്യതയാക്കപ്പെട്ട കാര്യം നിർവഹിച്ചു കഴിഞ്ഞു ഫഅല റസൂലുഹു മാ അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ബാധ്യതയാക്കപ്പെട്ട കാര്യം ചെയ്തു ഫമാദാ നശാഉ ബഅദ ദാലിക ഇല്ല അൻ നഅതി ബിമാ അലൈനാ ഇനി നമ്മുടെ മേൽ ബാധ്യതയായ കാര്യം നിർവഹിക്കുക എന്നതല്ലാതെ പിന്നെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അവർ ചെയ്യാനുള്ളവർ ചെയ്യും നമ്മൾ ചെയ്യാതെ നമ്മൾ ചെയ്യുക എന്താ നമ്മൾ ചെയ്യേണ്ടത് അതിന് കീഴൊതുങ്ങി കൊടുക്കുക അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനി അവസാനമായി ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് ഇൻഷാല്ലാ സാധിക്കുമെങ്കിൽ നമുക്ക് പിന്നൊരു അവസരത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എങ്കിൽ കൂടി ചില സൂചനകൾ ചില ആളുകളെ പറ്റി നൽകേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് അവസാനമായി ചില കാര്യങ്ങൾ കൂടി പറയുന്നത് ഈ അക്ലാനീയത്തിന്റെ ആളുകൾ ബുദ്ധിപൂജകന്മാർ അവർ യഥാർത്ഥത്തിൽ അവരുടെ നേതാക്കന്മാരായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അവരിൽ ചില ആളുകളൊക്കെ നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാരാണ് ചില ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ബഹുമാനിച്ചിരുന്നവരോ അല്ലെങ്കിൽ ചില ആളുകൾ തെറ്റിദ്ധാരണ കൊണ്ട് ബഹുമാനിക്കുന്നവരോ ആണ് അവരെ പറ്റിയുള്ള യാഥാർത്ഥ്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം കാരണം ഈ ആളുകളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് പറയും ഹായ് ഉപ്പര് പറഞ്ഞിട്ടുണ്ടേ ഏ ഉപ്പര് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയും അപ്പൊ അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ അഹ്ലു സുന്നാ വൽ ജമാഅയുടെ നേതാക്കന്മാരിൽ പെട്ടവർ നമുക്കറിയുന്ന ആളുകളാണ് നാല് മദ്ഹബിന്റെ ഇമാമുമാർ നമ്മുടെ സഹാബികൾ താബിഈങ്ങൾ തബിഈങ്ങൾ അവർക്ക് ശേഷം വന്ന മദ്ഹബിന്റെ ഇമാമുമാർ അതുപോലെ തന്നെ അവർക്ക് ശേഷം കടന്നു വന്ന അയ്മത്തുകളായ ഉലമാക്കൾ ഷഖുലുസ്ലാം തൈമിയ ഷഖുലുസ്ലാം ഖയ്യിം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അവരൊക്കെ നമ്മുടെ നേതാക്കന്മാരാണ് ഇപ്പൊ അറിയുന്നേ തെറ്റൊന്നുമില്ല നമ്മൾക്ക് എന്തോ പേടിയും നമ്മളെ വഹാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വഹാബി ഞങ്ങൾ മൂപ്പര് വെച്ച് യാതൊരു ബന്ധമില്ല അങ്ങനെയൊന്നും പറയണ്ട നമ്മുടെ നേതാക്കന്മാരെന്നെ അവരൊക്കെ പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങൾ നേതാവാണെന്ന് പറയുന്ന പോലെയല്ലേ ഞങ്ങൾ നേതാവാന്ന് പറയും നിങ്ങൾ അവരെന്തു പറഞ്ഞാലും അത് വായതൊടാതെ വീഴുന്നു ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ അവർ പറയുന്നത് പ്രമാണങ്ങളുമായി യോജിക്കുന്നുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം ഞങ്ങൾ സ്വീകരിക്കും ഷെഖുലിസ്ലാമിന് ചെയ്യുന്ന ചില ആളുകളൊക്കെ പറയും ഓ എന്ത് ഷെഖുൽ ഇസ്ലാം മുപ്പൊരു ജിന്നിന്റെ കാര്യത്തിലൊക്കെ കുറെ പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഷെഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ജിന്നിന്റെ ജിന്നു എന്ന വിഷയത്തിൽ മാത്രം അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ ക്രോഡീകരിച്ച വാല്യമുള്ള ഗ്രന്ഥമുണ്ട് വലിയ പുസ്തകമുണ്ട് വലിയ പുസ്തകമുണ്ട് അത് മാത്രം ക്രോഡീകരിച്ച പുസ്തകം മാത്രമല്ല എത്രയോ പണ്ഡിതന്മാർ ഇബ്നു ഹജർ അസ്ഖലാനി ശേഷം കണ്ടു കുറെ പണ്ഡിതന്മാർ അതിന്റെ നില തന്നെ വലിയൊരു നിലയാണ് ഷെഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയെ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ജിന്ന് എന്ന വിഷയത്തിൽ അവലംബിച്ച പണ്ഡിതന്മാർ ധാരാളമുണ്ട് പക്ഷെ നമ്മളിൽ പെട്ട സാധാരണക്കാരനായ ആളോട് ചോദിച്ചു നോക്കിയേ ഷെഖുൽ ഇസ്ലാം എനിക്ക് ഷെഖുൽ ഇസ്ലാം മൂപ്പര് ആ ജിന്നിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അയിമത്ത് നമ്മുടെ നേതാക്കന്മാർ ആരാന്നറിയില്ല പിന്നെ ആരാ നിന്റെ നേതാവ് റാസി ആരാ റാസി റാസി മൂപ്പര് വലിയ നേതാവ് ഗസ്സാലി ഇമാം ഗസ്സാലി എന്നൊക്കെ പറയും നിങ്ങൾ മനസ്സിലാക്കണം ഇവരൊക്കെ ആരായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ പിന്നെ അവരംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ മറുപടി പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് അവരൊക്കെ നമ്മളെ നേതാക്കന്മാരാണെന്ന് വിചാരിച്ചു നമ്മളിപ്പോ ഹിന്ദുക്കളോട് പറയുമ്പോൾ എന്ത് ചെയ്യും? ഹിന്ദുക്കളെ വേറെ ഗ്രന്ഥത്തിൽ പറയും. അതിന്റെ അർത്ഥം എന്താ? ഹിന്ദുക്കളെ വേറെ ഗ്രന്ഥത്തിൽ നോക്കണമെന്ന് അല്ലല്ലോ. അത് അവരും കൂടി അംഗീകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ നേതാവും കൂടി പറഞ്ഞിരിക്കുന്നത് പറയാൻ അതേപോലെ പറയുന്നതാണ് ആദ്യത്തെ. അപ്പോൾ ഇവരുടെ മുൻകാലക്കാരാരാണ് എന്ന കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ മുൻകാലക്കാർ പറഞ്ഞ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നെഞ്ഞത്ത് കൈവച്ചു. പേടിപ്പെടുത്തുന്ന വാക്കുകളാണ് അവർ പലരും പറഞ്ഞത്. അതിന്റെ ചെറിയ ചെറിയ അനുസ്മരണങ്ങൾ ഇവിടെ തന്നെ കാണാൻ പറ്റും. മഹാജുബിന് മഹാജു പറയുകയാണ്, അമ്രുബിൻ ഉബൈദ്. അമ്രുബിൻ ഉബൈദ് എന്ന് പറഞ്ഞാൽ മഅ്തസിലത്തിന്റെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ മഅ്തസിലത്തിന്റെ ആളുകളാണ്. ബുദ്ധി കൊണ്ട് ഹദീസിനെ വിശദീകരിക്കുക എന്ന സ്വഭാവം തുടങ്ങിച്ച് മഅ്തസിലത്തിന്റെ ആളുകളാണ്. മഅ്തസിലത്തിന്റെ രണ്ടാമത്തെ നേതാവാണ് അമ്രുബിൻ ഉബൈദ്. അമ്രുബിൻ ഉബൈദ് ഒരിക്കൽ പറയുകയുണ്ട്, ഒരു ഹദീസ് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, റസൂലുള്ള പറഞ്ഞതാണ് പറഞ്ഞിട്ട് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ലൗ സമിഅ്തു അഅ്മശ യഖൂലുഹു ലകസബ്തുഹു. ഇതെങ്ങാനും അഅ്മശാണ് പറയുന്നതെങ്കിൽ അവൻ പറഞ്ഞു അവൻ കള്ളനാണെന്ന് ഞാനവനെ പറ്റി പറഞ്ഞു. അഅ്മശ് ഇത് പറഞ്ഞാൽ എന്താ പറയാ, കള്ളനാണ് അവൻ, കള്ളനാണെന്ന് പറഞ്ഞ് കള്ളമാണെന്ന് പറയും. അഅ്മശ് എന്ന് പറഞ്ഞാൽ അക്കാലഘട്ട അഹ്ലുൽ സുന്നയുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്. വലൗ സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഹാദാ ലറദത്തുഹു. നബി എങ്ങാനും ഇത് പറയുന്നത് ഞാൻ കേട്ടാൽ ഞാൻ നബിക്ക് മറുപടി വരും. മൂന്നാമത് ഈ ശൈത്താൻ പറയാം, വലൗ സമിഅ്തു അല്ലാഹ യഖൂലു ഹാദാ ലഖുൽതു ലൈസ അലാ ഹാദാ അഖദ്ത മീസാഖന. അള്ളാഹു എങ്ങാനും ഇത് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിനോട് പറയും ഇതൊന്നും വിശ്വസിക്കാമെന്ന് നീ ഞങ്ങളോട് കരാറിലായിട്ടില്ല. ഇതൊക്കെ വിശ്വസിക്കണം, നീ ഞങ്ങളോട് കരാറെടുത്തിട്ടൊന്നുമില്ലല്ലോ എന്ന് ഞാൻ അള്ളാഹുവിനോട്. നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ആൾക്കാർ പറയുന്നതും ഇതൊന്നും വലിയ വ്യത്യാസമുണ്ട്. ഇവരിങ്ങനെ പറയാൻ അവർക്ക് ഒരു പേരുണ്ട് തോന്നി. അതിന്റെ ഏതാണ്ട് അടുത്തെത്തുന്ന ഒരു വാക്ക് നമ്മുടെ നാട്ടിൽ അടുത്തുള്ള ഒരുത്തും പറഞ്ഞു. ഇതൊക്കെ നബി പറഞ്ഞ ഹദീസാണ്, കിതാബി കർമ്മത്തെ പുറത്തു കിടക്കണ്ട. ആ ശൈത്താൻ അത് പറയാനുള്ള ധൈര്യം ഉണ്ടായി. അതാണ് നമ്മൾ ഇവര് പഠിച്ചത് ഈ നേതാക്കന്മാരെല്ലാം. അവരതിന്റെ സ്വഭാവം കാണിക്കുകയും ചെയ്യും, ആ തെമ്മാടുത്ത വരത്ത് ഉണ്ടാവുകയും ചെയ്യും. ഒന്നല്ലെങ്കിൽ നമ്മൾ അവരുടെ ഹൃദയത്തിലാകട്ടെ, അല്ലെങ്കിൽ അള്ളാഹു അവരുടെ വിഷയത്തിൽ ജനങ്ങൾക്ക് പാഠം നൽകട്ടെ. നോക്കുന്നു എന്ത് വലിയ വാക്കാണ് അയാൾ പറഞ്ഞു മനസ്സി നോക്കി. അള്ള പറയണമെങ്കിൽ ഞാൻ അയാൾക്ക് മറുപടി പറയും. അപ്പൊ അവന്റെ ബുദ്ധിയുടെ അംഗീകരിച്ചിട്ടില്ലെങ്കിലേ അവന് പറ്റൂല. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ നേതാക്കന്മാർ. അതിൽപ്പെട്ട ചില നേതാക്കന്മാരുടെ പേരുകൾ ഞാൻ പറയാം. ഒന്ന് അൽ ഖാളി അബ്ദുൽ ജബ്ബാർ. ഖാളി അബ്ദുൽ ജബ്ബാർ ഇയാള് മുൻകാല നേതാക്കന്മാരിൽപ്പെട്ട, അക്കലാനിയത്തിന്റെ മുൻകാല നേതാക്കന്മാരിൽപ്പെട്ട ഒരു സ്ഥലം. ഇയാള് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എണ്ണിയപ്പോൾ ഇവർ പറഞ്ഞ ഔവലു ഹലാഖൽ, ഒന്നാമത്തെ പ്രമാണം ബുദ്ധിയാണ്. അല്ലേ, ഇയാൾക്കൊരു പുസ്തകം ഫദ്ലുൽ ഇഅ്തിദാലിന്റെ ബുക്കുണ്ട്, ആ പുസ്തകത്തിൽ എഴുതിയതാ. മറ്റു മൂപ്പര് പറയാ ബുദ്ധിയൊക്കെ ഒന്നാം പ്രമാണം ആയിട്ടില്ലെങ്കിൽ ഖുർആൻ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല. ബുദ്ധി ഒന്നാം പ്രമാണം ആദ്യം അംഗീകരിക്കാം, എല്ലാത്തവൻ ഖുർആൻ ഹദീസിനെ അംഗീകരിക്കാൻ പറ്റൂല എന്നാണ് അയാൾ പറഞ്ഞത്. അതുപോലെ തന്നെ സമഖ്ശരി, സാഹിബുൽ കശാഫ്, കശാഫ് എന്ന് പറയുന്ന തഫ്സീർ കശാഫ് എഴുതിയ സമഖ്ശരി. സമഖ്ശരിയെ ചില ആളുകൾ ഉദ്ധരിക്കുന്നത് മുൻകാല പിന്നെ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ കൊടുക്കണേ ഇപ്പൊ അവസാനിപ്പിക്കാം. എത്ര സമയം? കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള സമഖ്ശരി. ദമഖ്ശരി പറഞ്ഞത് പിന്നെ ദമഖ്ശരി കശാഫ് മുന്നേ പിളർപ്പുണ്ടായ സന്ദർഭത്തിൽ ഖുർആനിലെ പല ആയത്തുകൾക്കും ഈ പിളർപ്പന്മാര് തെളിവ് പറഞ്ഞത് ദമഖ്ശരിന്റെ ദർശനമാണ്. ഏത് പലതിനും ഇഖ്റാ ബിസ്മി, പ്രക്കിക്കൂട്ട, അങ്ങനത്തെ തഫ്സീറൊക്കെ പറഞ്ഞ് ഈ ദമഖ്ശരിന്റെ അടുത്താണ്. ഇയാൾ പറഞ്ഞത് എന്താണെന്നറിയോ, ഇംഷി ഫീ ദീനിക തഹ്തറായത്തു സുൽത്താൻ, നീ എന്ത് ചെയ്യണം? റായത്തു സുൽത്താൻ, സുൽത്താൻ ഇയാൾ വിശേഷിപ്പിക്കുന്നത് ബുദ്ധിയെ പറ്റിയാണ്. ബുദ്ധിയുടെ കൊടിക്കീഴിൽ നീ നടന്നു പോവുക. ഹദീസിന്റെ സനദ് പറയുമ്പോ അങ്ങനാണോ? ഇബ്നു മസ്ഊദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അൻഫുലാൻ നീ ഒഴിവാക്കിയേക്കുന്ന നീ അതിന്റെ മുന്നിൽ തലതാഴ്ത്തിയത് വേണ്ടാണ് ദമഖ്ശരി പറഞ്ഞതാണ്. ഇവരൊക്കെ പുസ്തകമാണ് ഈ ചെങ്ങൈമ എടുത്ത്. ഇവരുടെ ഒക്കെ മനസ്സിൽ കിടക്കുന്നപ്പോ എന്തൊക്കെ വലിയ കാര്യങ്ങളായിരിക്കും പറയാൻ പറ്റാതിന്റെ അവര് പറയാത്തത്. അതുപോലെ ജാഹിർ ബാങ്ക് കൊടുക്കണേ കൊടുത്തോളി, നമുക്ക് ബാങ്ക് കൊടുത്തിട്ട് കുറച്ച് ബാങ്ക് കൊടുത്തുകയാണെങ്കിൽ കൊടുത്തോളി, കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കുറച്ചും കൂടി പറയാം, കുറച്ച് പറയാനോ. ജാഹിർ എന്ന് പറഞ്ഞു, ജാഹിർ ഇവരുപെട്ട ഒരു നേതാവാണ്. ഗംഭീരമായ വിധി പറയാൻ ബുദ്ധിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞത്. അതുപോലെ നമ്മുടെ ഇടയിൽ പ്രസിദ്ധനായ വ്യക്തിയാണ് ഫഖ്റുൽ റാസി, ഇമാം ഫഖ്റുൽ റാസി എന്നൊക്കെ ചില ആൾക്കാർ പറയാം. ഞങ്ങള് അന്ന് ബുസ്താൻ റലൂമിൽ ഷേഖ് വന്നപ്പോ ഞങ്ങൾ ചോദിച്ച് ഇമാം ഫഖ്റുദ്ദീൻ റാസി എന്ന് പറയുന്നത് അനുവദനീയാണെന്ന് ചോദിച്ചു. ഷേഖ് പറഞ്ഞ് ഇമാമു അൽ മുഅ്തസിലാന്ന് പറഞ്ഞോ, മുഅ്തസിലത്തിന്റെ ഇമാമു എന്ന് പറഞ്ഞു, അഹ്ലു സുന്നത്തിന്റെ ഇമാമു എന്ന് പറയണ്ടത്. എന്താ ചില ഇമാം റാസി എന്നൊക്കെ പറഞ്ഞ എന്താ ഇല്ല, അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ തൗബ ചെയ്തിട്ടുണ്ട്, അള്ളാഹു അദ്ദേഹം പുറത്തു കൊടുക്കുമാറട്ടെ. പക്ഷെ അദ്ദേഹം പറഞ്ഞ എല്ലാ വലാലത്തും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലുണ്ട്. അതാണ് വിദ്യാർത്ഥികാരുടെ ഏറ്റവും വലിയ ശാസ്ത്രം. ഇപ്പോഴത്തെ വിദ്യാർത്ഥികാരനായ അവൻ ചിലപ്പോൾ എന്ത് ചെയ്യും, അവസാന കാലത്താണ് തൗബ ചെയ്യും. പക്ഷെ അവൻ ഇതേ ബുക്കും അവൻ പറഞ്ഞ പ്രസംഗിച്ച പ്രസംഗം ഒക്കെ അവിടെ ഉണ്ടാവും. എത്ര വലിയ ശർദ്ദാന്ന് നോക്കിയത്. ഇയാൾ പറഞ്ഞെന്തറിയും, റാസി ഏതുവരെ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, റാസി പറഞ്ഞത് ഖുർആനിലും ഹദീസിലും വന്ന ഒരു കാര്യത്തിന് എതിരായി ബുദ്ധി വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണം, ഖുർആനും ഹദീസും തള്ളിക്കളയണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ പുസ്തകം ഏതെന്ന് വെച്ചാൽ അസാസു തഖ്ദീസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകം എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കുറെ വായിക്കാണ്ട് നാല് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ പറഞ്ഞിട്ടാണ് പറയും. അപ്പൊ അയാൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ബുദ്ധിയും പ്രമാണവും എന്നിട്ട് അയാൾ പറഞ്ഞത് പ്രമാണം മുണ്ടിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ബുദ്ധിയെയും പ്രമാണത്തെയും ഇല്ലാതാക്കലാന്ന് പറഞ്ഞു. കാരണം പ്രമാണ സഹിയാന്ന് പറഞ്ഞത് നമുക്ക് ബുദ്ധിയാണ്. അപ്പൊ ആ ബുദ്ധിക്കെതിരെ പ്രമാണം വന്നിട്ട് പ്രമാണത്തിന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ബുദ്ധി തന്നെ തന്നെ ഇല്ലാതാക്കലും, ബുദ്ധി ഇല്ലാതായി കഴിഞ്ഞാൽ പ്രമാണം ഇല്ലാതായി. അപ്പൊ പ്രമാണം ഇല്ലാതായി എന്നാൽ ബുദ്ധിയും പ്രമാണം ഇല്ലാതായി. അതാ അവന്റെ ബുദ്ധി, രണ്ടര ബുദ്ധി. അപ്പൊ റാസിയാണത്. അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദു പറഞ്ഞിങ്ങനെ രണ്ട കാര്യങ്ങളാണ് റാസിയുടെ കാര്യത്തിൽ. റാസി റാസിയെ പറ്റി ഷെഹുൽ തൈമർ അഹമ്മദ് പറഞ്ഞത് അദ്ദേഹം തന്റെ തഫ്സീറിൽ ഖുർആന്റെ തഫ്സീർ അല്ലാത്ത എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട് എന്നാണ്. ഖുർആന്റെ തഫ്സീർ മാത്രമില്ല, ബാക്കിയൊക്കെ ഉണ്ട്. ഖുർആന്റെ തഫ്സീർ മാത്രമല്ല, എല്ലാ കച്ചറയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ മരിക്കുമ്പോൾ പറഞ്ഞത് വലൻ മുസ്തഫിൻ തോലി അമ്പറീന കില്ലൽ കാലവൽക്കില്ലൂന്ന്. അത് കവിതയ്ക്ക് പൂർണ്ണമായി ഓർമ്മയില്ല. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ കാലങ്ങളോളമുള്ള ഗവേഷണം ഞങ്ങൾക്ക് നേടിത്തന്നത് ഇല്ലൽ കാലവൽക്കയിലും, ഇന്ന ഫുലാൻ അങ്ങനെ പറഞ്ഞു, ഇന്നോൻ ഇങ്ങനെ പറഞ്ഞു, ഇതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് അതുകൊണ്ട് കിട്ടിയില്ല. അദ്ദേഹം അവസാനം പറഞ്ഞത് നൈസാബൂറിലുള്ള ആ കിളവിത്തള്ളയുടെ ഈമാനെങ്കിലും മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനൊക്കെ മരിച്ചു. ബുദ്ധിയുടെ ആളുകൾക്ക് എന്താണ് പ്രശ്നം, ബുദ്ധി കൊണ്ട് ഇങ്ങനെ മറുപടി പറഞ്ഞ് മറുപടി പറഞ്ഞ് ബുദ്ധി കൊണ്ട് അങ്ങനെ തീരുമാനിച്ചു. അള്ളാഹു ഉണ്ട് എന്ന് തീരുമാനിക്കാൻ അവർക്ക് രണ്ടു മണിക്കൂർ പ്രസംഗിക്കണം, നമുക്ക് അള്ളണ്ടെന്ന് പറയാൻ അഞ്ചു മിനിറ്റ്. അതിന് കുറെ തെളിവുകൾ ചില അത്രീയ ബുദ്ധിപരമായ തെളിവുകൾ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അൻപത് തെളിവൊക്കെ പറയും. അള്ളണ്ട് എന്ന് പറയുന്നത് എത്ര തെളിവ്, എന്നിട്ട് ഇത്രയും ബുദ്ധിയോട് തെളിവ് കണ്ടിട്ട് അവന്റെ ജീവിതത്തിൽ അള്ളണ്ട് എന്നുള്ള തെർക്കിയെ തൊട്ടൊന്നും കാണൂല. ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, മനസ്സിൽ പേടിയുണ്ടാവുക. കാരണം വെറും ബുദ്ധി മാത്രമേ അവരുടെ കയ്യിലുള്ളൂ, അവരുടെ കയ്യിൽ അള്ളാഹുവിന്റെ വഹയില്ല. വഹയാണ് നമ്മുടെ മനസ്സിനെ നനയ്ക്കുക, നമ്മുടെ ബുദ്ധിക്കുള്ള പോഷകാഹാരം വഹയാണ്. അതില്ലാതായി കഴിഞ്ഞാൽ മരടിച്ചു പോകും. ആ കാര്യം മനസ്സിലാക്കണം. അപ്പോ റാസി, അതുപോലെ തന്നെ റസാലി, റസാലി റസാലി ഇതേപോലെ തന്നെ അവസാന കാലഘട്ടത്തിൽ തൗബ ചെയ്തിട്ടുണ്ട്. റസാലി മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം സഹീഹുൽ ബുഖാരിയുടെ ഒരു വോള്യം, സഹീഹുൽ ബുഖാരിയുടെ ഒരു പ്രതി, അദ്ദേഹം തന്നെ നെഞ്ഞത്ത് വെച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞു. കാലങ്ങൾക്ക് ഇത്ര കാലം ഒന്നും പഠിക്കാതെ കഴിച്ചുകൂട്ടിയിട്ടേ ഞാൻ ഇത് പഠിച്ചിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നേനെന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചു. ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ട് ഇവർക്കൊക്കെ. ഇതൊന്നും ആരും നമ്മളോട് പറയില്ല. അഷാരിയുടെ ചരിത്രം ഇമാം അഷാരി, ഇമാം അഷാരി പിന്നീട് ശരിക്ക് അഹ്ലുസുന്നയിലേക്ക് വരികയും ചെയ്തു, അഹ്ലുസുന്നയ്ക്ക് വേണ്ടി പുസ്തകം വരികയും ചെയ്തു അദ്ദേഹം. ഇമാം അഷാരി റഹിമഹുല്ലാ അദ്ദേഹം 40 ദിവസം അദ്ദേഹം വീട്ടിന്ന് വിട്ടുനിന്ന്, പിന്നെ പള്ളിയിൽ നിന്ന് വിട്ടുനിന്നു എന്നാണ്. 40 ദിവസം തന്നെ വീട്ടിന്ന് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം വീട്ടിന്ന് പുറത്തിറങ്ങി മിമ്പറിന്റെ മേലെ കയറി താൻ ധരിച്ചിരുന്ന വസ്ത്രം ഊരി എറിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അഷരിയത്തിന്റെ കുപ്പായം ഇതാ വലിച്ചെറിഞ്ഞിരിക്കുന്നു, ഇമാം അഹമ്മദിന്റെ മദ്ഹബിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഇമാം അഹമ്മദിനെ പലർക്കും പറ്റുന്നില്ല, നാം അഹമ്മദ് മുശ്രിക്കാൻ തെളിയിക്കാൻ നിൽക്കാം. അപ്പോ അത്രയധികം അവർക്ക് ശരിക്കത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറഞ്ഞത് റാസിയുടെ മരണത്തെ പറ്റി, റാസിയുടെ മരണം കേവലം ഒരു സാധാരണക്കാരന്റെ മരണം മാത്രമാണ്. ഒരു പണ്ഡിതൻ മരിക്കാന്ന് പറഞ്ഞാൽ മുസ്ലിം മതത്തിൽ നഷ്ടമാണ്, വലിയ നഷ്ടം. ഷെഹബാനി ഷെഹബുൻ വലിയ നഷ്ടമാണത്. ഷെറാസിയുടെ മരണം സാധാരണക്കാരന്റെ മരണമാണ്, ഇതിൽ വേറൊന്നുമില്ല. എന്താ കിട്ടിയത്? ഇത്ര വലിയ വാലക്കണക്കിന് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. എന്താ ഇതായിരുന്നു? കേരളത്തിൽ അത് കാജാവീടിന്റെ ആൾക്കാർ സ്പോൺസർ ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കണം. ചില ഞാനൊരു പള്ളി പോയിട്ടുണ്ട്, അവിടെ ഇരുന്നിട്ട് മുമ്പിൽ ഇരുന്ന് വായിക്കാൻ റാസിന്റെ തസ്വീർ. ഇതിൽ ഉപകാരം ഉണ്ടാവില്ലേ അത് വായിച്ചാലും? എന്നിട്ടാണ് ആ ബിദാത്ത് മുഴുവൻ മനസ്സിലാക്കുക. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സഹായം ചെയ്ത് കൊടുത്തത് കാജാവീടിന്റെ ആൾക്കാരാണ്. ട്രാൻസ്ലേറ്റ് ചെയ്തത് കുറെ പൈസമാരും സക്കാഫിമാരുമാണ്. വായിക്കണോന്റെ അവസ്ഥ പിന്നെ എന്തായിരിക്കും? സ്പോൺസർ ചെയ്തവരെ കാര്യം കഷ്ടമാണ്, പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തവരെ കാര്യം കഷ്ടമാണ്. അപ്പോ റാസിയെ പറ്റി ഇതാണ് പറയുന്നത്. കാരണം അഹ്ലുൽ കലാമിന്റെ ഇൻഷാല്ലാ നമുക്ക് പറ്റുമെങ്കിൽ മറ്റൊരു അവസരത്തിൽ അഹ്ലുൽ കലാമിന്റെ ആളുകൾ അവരുടെ മരണത്തിന്റെ അവസരത്തിലൊക്കെ പറഞ്ഞ വാക്കുകൾ കേട്ടാണ്ടല്ലോ നമ്മൾ കരഞ്ഞു. അത്രയധികം വിഷമത്തിലായിട്ട് സംസാരിച്ച് ബുദ്ധിയോട് ചിന്തിച്ചു. ഈമാൻ ഉണ്ടാവില്ല മനുഷ്യരെ, മരടിച്ചു പോയിട്ട്. അതുപോലെ തന്നെ പെട്ടതാണ് മുഹമ്മദ് അബ്ദു, ജമാലുദ്ദീൻ അഫ്ഗാനി. ഇവരൊക്കെ ബുദ്ധി കൊണ്ട് ഹരീദുകൾ നിഷേധിച്ച ആളുകളാണ്. ഇമാജിൻ അഫ്ഗാനിയെ പോലെയുള്ള ആളുകളൊക്കെ ഹദീസുകൾ ധാരാളം നിസ്സഹബാഹി സിഹർ ബാധിക്കുമെന്ന ഹദീസ് ബാധിച്ചിട്ടുണ്ടെന്ന ഹദീസ്, ഇത്തരം ഹദീസുകളൊക്കെ നിഷേധിച്ച് പല മജ്ജത്തുകൾ നിഷേധിച്ച ആളുകളാണ്. മുഹമ്മദ് അബ്ദു പറഞ്ഞത് അൽ ഇസ്ലാം വൻ നസ്റാനി എന്ന അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇസ്തഫഖ അഹ്ലുൽ മില്ലത്തിൽ ഇസ്ലാം ഇല്ല ഖലീല മിമ്മൻ ലാ യുൻസറു ഇലൈ അല അന്നഹു ഇദാ തആറള അഖ്ല വൻ നഖൽ ഉഖിദ ബിമാ ദല്ല അലൈഹി അൽ അഖ്ല. ഓക്കേ, ശരിക്ക് നമ്മൾ നാട്ടിൽ വന്ന് വർത്താണ്. അദ്ദേഹം പറയും ഇസ്ലാമിക ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും വളരെ കുറച്ച് ആളുകളല്ലാതെ അവരെ നോക്കേണ്ട കാര്യമില്ല. നിമ്മല്ലായി ഉന്തറുവിലേ, പരിഗണിക്കേണ്ടതില്ലാത്ത കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവരെല്ലാവരും യോജിച്ചിട്ടുണ്ട് അല അന്നഹു ഇദാ തആറള അഖ്ല വൻ നഖൽ ഉഖിദ ബിമാ ദല്ല അലൈഹി അൽ അഖ്ല. അവർ പറഞ്ഞെന്താ, പ്രമാണവും ആയത്തും ഹദീസും ബുദ്ധിയും തമ്മിൽ എതിരായാൽ ബുദ്ധിയെയാണ് മുന്തിക്കേണ്ടത് എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. മുഹമ്മദ് അബ്ദുവിന്റെ അവസ്ഥയാണ്. മുഹമ്മദ് അബ്ദു പറഞ്ഞത് പ്രമാണവും ബുദ്ധിയും എതിരായാൽ ബുദ്ധിയെ സ്വീകരിക്കണം. ഇപ്പൊ മുഹമ്മദ് അമ്മാറ തഹ്മീ വൈദി, ഇപ്പൊ മുഹമ്മദ് അൽ ഗസ്സാലി വേറെ ജിങ്ങയ, മറ്റേ നേരത്തെ പറഞ്ഞ ഗസ്സാലി അല്ലേ, ഹയാബുലുദ്ദീൻ ഗസ്സാലി വേറെ ഗസ്സാലി. അടുത്ത കാലത്ത് കുറെ ഹജീസ് നിശ്ചയിച്ച മനുഷ്യനാണ്. മരിച്ചുപോയി, അള്ളാഹുകൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ എന്ന് പണ്ഡിതന്മാർ പ്രാർത്ഥിക്കുന്നതായി കാണാം. അപ്പോൾ ഈ ഇത്തരം ആളുകളെയൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ എന്താണ് മനസ്സിലാക്കുക, അവരാരും അഖ്ലാനിയത്തിന്റെ ആളുകളാണ്, അവർക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അലി ഹസൻ അൽഹലബി അദ്ദേഹം പറഞ്ഞൊരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. വയാലില്ലാഹിൽ അജബ്, എന്തൊരു അത്ഭുതമാണ്. كيف يعارض قول الرسول بقول الفيلسوف ഈ തത്വചിന്തകന്മാരുടെ വാക്കുകൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകളോട് നാം എങ്ങനെയാണ് എതിരാവുക? وعلى الفيلسوف ان يتبع الرسول, റസൂലിനെ പിൻപറ്റാൻ ഫൈലസൂഫ് ഈ ഫിലോസഫിക്കാരൻ ബാധ്യസ്ഥനാണ്. എന്നാൽ وليس على الرسول ان تتبع الفيلسوف, ഈ ഫിലോസഫറെ പിൻപറ്റാൻ റസൂൽ ബാധ്യസ്ഥനല്ല. അക്കാര്യം ഫർറസൂൽ മബഊസ് والفيلسوف مبعوث اليه, പ്രവാചകൻ അയക്കപ്പെട്ടവനാണ്, എന്നാൽ മറ്റവൻ പ്രവാചകനയക്കപ്പെട്ട പ്രവാചകനെ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായ ആളാണ്. വൽ മുവഫ്ഖു ഇക്തഫി ബിൽ യസീർ, കുറച്ചു കാര്യങ്ങൾ തന്നെ അല്ലാഹു ഹിദായത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നവർക്ക് മതിയായതാണ്. വൽ മഖ്ദൂൽ ലാ യഷ്ഫീഹിൽ കസീർ, എന്നാൽ അല്ലാഹു നശിക്കണമെന്ന് ഉദ്ദേശിച്ചവൻ എത്ര പറഞ്ഞാലും അവന് മനസ്സിലാവില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും ഹിദായത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. والسلام عليكم ورحمة الله وبركاته.